The sermon, Five Definite Identifications of the True Church of the Living God, was delivered on Sunday evening, September 11, 1960, at the Branham Tabernacle, Jeffersonville, Indiana, USA. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തിരുവചന പ്രകാരം ലാവോദിക്യാ സഭയുടെ കാലമെന്ന് പറയപ്പെടുന്ന ഈ അന്ത്യകാലത്തിലെ സഭയുടെ ദൂതനെന്നും ഈ കാലത്തിനു വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനെന്ന് ലോകമെങ്ങും അറിയുകയും അങ്ങനെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവിന്റെ എളിയദാസനായ സഹോദരൻ വില്യം മാരിയൻ ബ്രണഹാം അമേരിക്കയിലെ ഇന്ത്യാനയിലുള്ള ജെഫേഴ്സൺവില്ലെ എന്ന സ്ഥലത്തെ ബ്രണഹാം കൂടാരത്തിൽ വെച്ച് 1960 September 11, 2011 ഞായറാഴ്ച വൈകിട്ട് ചെയ്ത Five Definite Identifications of the True Church of the Living God, അതായത് ജീവനുള്ള ദൈവത്തിന്റെ യഥാർത്ഥ സഭയുടെ 5 നിശ്ചിതമായ തെളിവുകൾ എന്ന പ്രസംഗം മലയാള പരിഭാഷയോട് കൂടിയത് നിങ്ങൾക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
Thank you, brother. Lord bless you. It's certainly a privilege to be here tonight. I am so happy that God permitted us to do it.
നന്ദിയുണ്ട് സഹോദരൻ നെവിൽ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നത് തീർച്ചയായും ഒരു സൗഭാഗ്യമാകുന്നു. അതിനുവേണ്ടി ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നതിനായി ഞാൻ സന്തോഷവാനാകുന്നു.
I am a little shy of cameras. I like go ahead and take them. I just watch them. I'm conscious of them. And that's all. It's all right.
ക്യാമറകളുടെ മുമ്പിൽ എനിക്ക് സ്വല്പം നാണമാണ്. നിങ്ങൾ പടമെടുത്തു കൊള്ളുക, അത് കൊള്ളാം. ഞാൻ അവരെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുന്നു. എനിക്ക് അവരെ കുറിച്ച് ബോധമുണ്ട്, അത് കൊള്ളാം. അത് നന്നായിരിക്കുന്നു.
Now, it's rather warm. We've had two tremendous messages from the Lord. And now I thought tonight, seeing that many of my friends are here, that has to drive a long way. Some of them from way down in Kentucky. See Brother Welch Evans and his family here from Tifton, Georgia. I met people out here from California. There's some here from Germany. And different places coming into this one little spot to serve the Lord.
ഇപ്പോൾ ഇവിടെ ചൂടാകുന്നു. കർത്താവിൽ നിന്നും രണ്ട് ശക്തിയേറിയ സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. വളരെ ദൂരം യാത്ര ചെയ്യേണ്ടവരായ എന്റെ വളരെയധികം സ്നേഹിതർ ഇവിടെയുണ്ട്. അവരിൽ ചിലർ കെൻഡുക്കിയിൽ നിന്നാണ്. സഹോദരൻ വെൽച്ച് ഇവാൻസും കുടുംബവും ജോർജിയയിലുള്ള ടിഫ്ലണിൽ നിന്നുമാണ്. കൂടാതെ കാലിഫോർണിയയിൽ നിന്നുമുള്ള ജനങ്ങളെ ഞാൻ കണ്ടുമുട്ടിയിരുന്നു. അവരിൽ ചിലർ ജർമ്മനിയിൽ നിന്നും അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നും കർത്താവിനൊരു സേവ ചെയ്യുന്നതിനായി ഈ ചെറിയ സ്ഥാനത്ത് കൂടിയിരിക്കുന്നു.
I believe that her mother-in-law and them are here, which will perhaps go back many miles tonight in Kentucky, Georgia, down into Tennessee, up into Ohio. My friends here. One friend here, Brother Ted Dudley, all the way from Phoenix, Arizona. There's many of them here, others. If I could just call their name. Come here to visit with us today.
ഞാൻ സഹോദരൻ നെല്ലി കോക്സിനെ കാണുന്നു. അവളുടെ അമ്മാവിയമ്മയും അവളോടൊപ്പം ഇരിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ കെൻഡുക്കിയിലേക്ക് ഇന്ന് രാത്രിയിൽ തന്നെ ഒരുപക്ഷെ പോകുന്നതാണ്. ജോർജിയ, ടെനസേ, ഒഹായോ നിന്നുമുള്ള എന്റെ സ്നേഹിതരും ഇവിടെയുണ്ട്. എന്റെ വേറൊരു സ്നേഹിതനായ സഹോദരൻ ടെഡ് ഡഡ്ലിയും അരിസോണയിലെ ഫീനിക്സിൽ നിന്നുമാണ്. അങ്ങനെ ധാരാളം പേരുണ്ട്. ഇന്ന് നമ്മെ സന്ദർശിക്കാനായി വന്ന് ഇവരുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിക്കാൻ മാത്രം കഴിയുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു.
I see my friends from Chicago, just all around.
അവരിൽ 90% പേരുടെ കൈപിടിക്കുന്നതിന് പോലും എനിക്കിടയായില്ല. ഷിക്കാഗോയിൽ നിന്നും അതിന് ചുറ്റുപാട് നിന്നുമുള്ള എന്റെ സ്നേഹിതരെ ഞാൻ കാണുന്നു.
How many people in here from out of town? Raise your hands. 90% of the audience. Now, it's made up of different friends from different churches around over the country.
നഗരത്തിന് പുറത്തു നിന്നുമുള്ളവർ എത്ര പേരുണ്ട്? അവരുടെ കൈകൾ ഉയർത്തുക. ഇപ്പോൾ ശ്രോതാക്കളിൽ 90% ദേശത്തെങ്ങു നിന്നുമുള്ള വ്യത്യസ്തമായ സഭകളിൽ നിന്നും ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മുടെ സ്നേഹിതന്മാരാണ്. ഞാൻ ദീർഘനേരം ഇന്ന് രാവിലെ പ്രസംഗിക്കുകയും രോഗികൾക്ക് വേണ്ടി 1.5 മണിവരെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനാൽ എന്റെ തൊണ്ട സ്വല്പം പരിശമായിരിക്കുന്നു. കുറച്ചു നേരത്തേക്ക് എനിക്ക് പ്രസംഗിക്കാനുള്ളത് നമ്മെ ഒരുവിധം അകത്തേക്ക് കടത്തുകയാണ്. അതിനെ നാം രണ്ടാമത്തെ ഗിയറിലിടുന്നു എന്ന് വിളിക്കുന്നു. എന്റെ സഹപ്രവർത്തകനായ ഒഹയോവിലെ ബാപ്റ്റിസ്റ്റ് സഭയിൽ നിന്നുമുള്ള സഹോദരൻ ലീ ബെയ്ൽ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കൈപിടിച്ച് കുലുക്കേണ്ടതിന്റെ തന്നെ എനിക്ക് ആവശ്യമില്ല.
Is that you, Ben?
Amen.
I hadn't heard you say amen. The other I don't know, Jim. All know Brother Ben. And I know he's out of town, so I don't know just... Where are you from now, Brother Ben?
Well, we're up at Borden, Indiana, brother.
Borden, Indiana.
Ben, I know that. You haven't heard amen, but I haven't heard amen. 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 അദ്ദേഹം നഗരത്തിന് പുറത്തായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. സഹോദരൻ ബെൻ, നീ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഇന്ത്യാനയിലെ ബോർഡറിൽ നിന്നുമാകുന്നു. നിങ്ങൾ ഓരോരുത്തർക്കായും ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. ഞാൻ നിങ്ങളെ ദീർഘനേരം ഇരുത്തുവാൻ പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് വളരെയധികം ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും എന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ കഴിയുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഞാനത് വാസ്തവമായും അർത്ഥമാക്കുന്നു. എനിക്ക് രാവിലെ ഏകദേശം 3-4 മണിക്കും ഇടയ്ക്ക് പുറപ്പെടേണ്ടതായിട്ടുണ്ട്. എന്നോടൊപ്പം നിങ്ങളെയും കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു.
Aren't you the man that the Lord spoke to and told these things in here the other night? I thought you were. Just as you look around, you see new and old friends.
Arkansas-il ninnumulla ente snehithaneyum bhariyeyum njan kaanunu. Kazhinja raathriyil ee kaaryangale kurichu karthaavu samsaarichirunna vyakthi ningalayirunnille. Oh, ningalaanennu njan vicharichu. Njan chuttumayi nokkumbol pudiyathum palayathumaya snehithare maatram kaanunu.
So, God knows the intents of my heart. That I like to get to see and take you home with me and have a good chat, but one day we'll do that.
Amen.
Where we won't have to say, we got to hurry up, got to pick up the children, somebody's sick, that'll all be over then. That great day. I hope we meet many more times.
അതിനാൽ എന്റെ ഹൃദയവിചാരങ്ങളെ ദൈവം അറിയുന്നു. അതായത് ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങളെ എന്നോടൊപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകാനും നിങ്ങളോടൊപ്പം ഇരുന്ന് ശരിക്കും സംസാരിക്കാനും ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു ദിവസം നാം അത് ചെയ്യുന്നതാണ്. ആ മഹത്തായ നാളിൽ നമുക്ക് ധൃതി വയ്ക്കുകയോ മക്കളെ എടുക്കേണ്ടി വരികയോ ആരെങ്കിലും രോഗിയോ ആയിരിക്കില്ല. അതെല്ലാം കഴിഞ്ഞിരിക്കും. നാം കൂടുതൽ സമയം കണ്ടുമുട്ടുമെന്ന് ആശിക്കുന്നു.
Now, it's my intention, while I'm waiting on the Lord, now to find my direction. Now, Tuesday, I'm going to need prayer worse than I ever needed it in all my life. I'm going to ask you if you'll pray for me.
Amen.
I'll need your prayers.
Amen.
Be sure to pray for me.
എന്റെ വഴിയെ കണ്ടുപിടിക്കുന്നതിനായി ഞാൻ കർത്താവിനായി കാത്തിരിക്കുമ്പോൾ ഇതെന്റെ ഉദ്ദേശമാകുന്നു. ചൊവ്വാഴ്ച എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുണ്ടായിട്ട് ഉള്ളതിലും വെച്ച് ഏറ്റവും അധികം പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടായിരിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടായിരിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് തീർച്ചയായിരിക്കുക.
The way the wind turns Tuesday may mean a great thing to me and to the church and to the cause of Christ. So be sure to pray for me.
അത് കാറ്റടിക്കുന്ന പ്രകാരം ചൊവ്വാഴ്ച എനിക്കും സഭയ്ക്കും ക്രിസ്തുവിനും ഒരു മഹത്തായ കാര്യമായിരിക്കും. അതുകൊണ്ട് എനിക്കായി പ്രാർത്ഥിക്കുമെന്ന് തീർച്ചയായിരിക്കുക.
Now, then, until I find just which direction to go and what to do, I'm waiting on the Lord. During that time, I'll be around the tabernacle here in and out, preaching, praying for the sick, doing anything that I can do.
ഏത് വഴിയാണ് ഞാൻ പോകേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും കണ്ടുപിടിക്കുന്നതുവരെ ഞാൻ കർത്താവിനായി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഈ കൂടാരത്തിന് ചുറ്റുമായി അകത്തും പുറത്തും പ്രസംഗിക്കുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും എനിക്ക് ചെയ്യാൻ കഴിയുന്നതെന്തും ചെയ്യുന്നതുമാണ്.
We want to someday, if the government doesn't stop us, we want to build a church here.
Amen.
A nice church where we can have seating capacity, a main floor and balcony and so forth, so it'll be a real nice church. Air conditioned so the people can sit in comfort, listen to the services. If they let us do it, we hope so. Now, pray for us.
Government namme thadayilengil ഏതെങ്കിലും ഒരു ദിവസം നാം ഇവിടെ ഒരു പള്ളി, അതായത് ഒരു നല്ല ഇരിപ്പിട സൗകര്യത്തോടും ഒരു മുഖ്യ സഭാതലത്തോടും കൂടാതെ ബാൽക്കണിയും ശീതോഷ്ണ നിയന്ത്രണവും അങ്ങനെ എല്ലാമായിട്ട് ഒരു നല്ല പള്ളി പണിയാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ജനങ്ങൾക്ക് സുഖപ്രദമായിരുന്ന യോഗങ്ങളെ കേൾക്കുവാൻ കഴിയും. അവർ അതിനായി നമ്മെ അനുവദിക്കുമെന്ന് നാം ആശിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്കായി
പ്രാർത്ഥിക്കുക. And it's going to be more or less teaching because of voice.
കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാവിലെ ഞാൻ വാഗ്ദത്തം ചെയ്ത പ്രകാരം നാം ഇന്ന് രാത്രിയിൽ ഈ വിഷയത്തെ സമീപിക്കാൻ പോകുന്നതാണ്. എന്റെ തൊണ്ടയടപ്പ് കാരണം ഇത് ഏറെക്കുറെ ഒരു പഠന വിഷയമായിരിക്കും.
I want to speak tonight on five definite identifications of the true church of the living God. Five definite vindications of the true church, or identifications rather, of the true church.
In the raathriyil njan jeevanulla devathinte yatharta sabhayude anju vyaktamaya telivukal enna vishayathe kurichu samsarikkan aagrahikkunnu. Adayathu yatharta sabhayum anju nischithamaya nayikaranangal allengil telivukal ennadine parayunnathaanu nallathu.
Now before we approach this great and mighty subject, I'm going to ask for a word of prayer. I'm going to ask our pastor, Brother Neville, if he'll come up and offer prayer over the Word of God while we turn all of us to St. Matthew, the 16th chapter, the 18th verse to begin with. St. Matthew 16 and 18, while Brother Neville is making his way for the prayer of consolation.
ഈ വലിയതും മഹത്വമേറിയതുമായ വിഷയത്തെ ആരംഭിക്കുന്നതിന് മുമ്പായി ഞാൻ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കാൻ പോവുകയാണ്. നമ്മുടെ പാസ്റ്ററായ സഹോദരൻ നെവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ അപേക്ഷിക്കുന്നു. സഹോദരൻ നെവിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നാം വിശുദ്ധ മത്തായിയുടെ 16:18 വാക്യത്തിലേക്ക് തിരിക്കാം. വിശുദ്ധ മത്തായി 16:18. ആമേൻ. അതിന്റെ മുഴുവൻ ഒച്ചയും കൂട്ടിവച്ചിരിക്കുകയാണോ? അത്രയുമേ ഉള്ളോ? ഇതാണോ ശരിയായ മൈക്ക്? നിങ്ങൾക്കെന്നെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഏറ്റവും പിന്നിലായിട്ട് നിങ്ങൾക്കെന്നെ വ്യക്തമായി കേൾക്കാൻ കഴിയുമോ? കൊള്ളാം, നന്നായിരിക്കുന്നു.
I wish to read now out of book of Matthew 16th chapter and the 18th verse. I'll begin with the 17th verse.
മത്തായിയുടെ സുവിശേഷം 16:18 തൊട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 17 തൊട്ട് ഞാൻ തുടങ്ങുന്നതാണ്.
And Jesus answered and said unto him, Blessed art thou, Simon Barjona, flesh and blood has not revealed it unto thee, but my Father which is in heaven. I say unto thee that thou art Peter, and upon this rock I'll build my church. And the gates of hell shall not prevail against it. May God add his blessings to his word.
യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രെ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ദൈവം തന്റെ വചനത്തോട് തന്റെ അനുഗ്രഹങ്ങളെ ചേർക്കാൻ ഇടയാകട്ടെ.
On each one of these subjects that I have chosen tonight to try to speak to you on, one of it is, what is the church? Who set it up? What is its message? How do we become a member of it? And can we get to heaven without being a member of it?
In the രാത്രിയിൽ സംസാരിക്കുന്നതിനെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഓരോ വിഷയങ്ങളിലും, അതായത് സഭ എന്താകുന്നു, ആരാണിത് പണിതത്, എന്താണ് ഇതിന്റെ സന്ദേശം, നാം എങ്ങനെയാണ് അതിലൊരംഗമാകുന്നത്, അതിലൊരംഗമാകാതെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമോ എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്.
Each one of those texts could last for hours, combing back and forth. But I wish to just hit a few fundamental points to show what the real church is. And I want you to have your Bibles.
ഈ വിഷയങ്ങളിൽ ഓരോന്നിനെയും നാം ചികഞ്ഞു നോക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. എന്നാൽ യഥാർത്ഥ സഭ എന്താണെന്ന് കാണിക്കുന്നതിനായി അതിന്റെ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വേദപുസ്തകങ്ങളെ ഇപ്പോൾ എടുത്തുകൊള്ളുവൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Now in the first place, the word church itself means the called out.
ആദ്യമായിട്ട് സഭ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിളിച്ചു പുറത്താക്കപ്പെട്ടത് എന്നാകുന്നു.
Now, Israel was not the church of God as long as they were in Egypt. They were the people of God. And then when God called them out of Egypt, they become the church of God because they were the called out.
ഇസ്രായേലിയർ മിസ്രയീമിലായിരുന്നിടത്തോളം അവർ ദൈവത്തിന്റെ സഭയായിരുന്നില്ല, അവർ ദൈവത്തിന്റെ ജനമായിരുന്നു. എന്നാൽ ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് വിളിച്ചു പുറത്തു കൊണ്ടുവന്നപ്പോൾ അവർ ദൈവത്തിന്റെ സഭയായി തീർന്നു, കാരണം അവർ വിളിച്ചു പുറത്താക്കപ്പെട്ടവരായിരുന്നു.
Now that still remains the same today. The word church means the called out ones.
Amen.
Those that have been called out, separated, made different.
ഇന്നും അതേ കാര്യം തന്നെയായി അത് അവശേഷിക്കുന്നു. സഭ എന്ന വാക്കിന്റെ അർത്ഥം വിളിച്ചു പുറത്താക്കപ്പെട്ടവർ എന്നാണ്. അതായത് വിളിച്ചു പുറത്താക്കപ്പെട്ടത്, വേർപെടുത്തിയത്, വ്യത്യസ്തമായി ഉണ്ടാക്കിയത് എന്നാകുന്നു.
Now, in the Old Testament, the known church was called the kingdom of God. God's kingdom. Now, I'm taking this from chronology of the Bible.
പഴയ നിയമത്തിൽ അറിയപ്പെട്ടിരുന്ന സഭയെ ദൈവരാജ്യം, ദൈവത്തിന്റെ രാജ്യം എന്ന് വിളിച്ചിരുന്നു. ഞാൻ ഈ കാര്യങ്ങളെ വേദപുസ്തകത്തിന്റെ ഇതിഹാസങ്ങളിൽ നിന്നും എടുക്കുകയാണ്.
The Old Testament, the church was called the kingdom of God. In other words, God is a king, and the church is his domain. God's kingdom, Old Testament.
പഴയ നിയമത്തിൽ സഭയെ ദൈവരാജ്യം എന്ന് വിളിച്ചിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ഒരു രാജാവും സഭ അവന്റെ രാജ്യവുമായിരുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ അത് ദൈവരാജ്യമായിരുന്നു.
In the New Testament, it's called the Messianic Empire. All like that. Messianic, or otherwise, the Messiah's Empire.
Amen.
Where the Messiah rules and reigns.
പുതിയ നിയമത്തിൽ അതിനെ മശീഹ സാമ്രാജ്യം എന്ന് വിളിക്കപ്പെടുന്നു. ഓ മശീഹ എന്നുള്ളതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മശീഹയുടെ സാമ്രാജ്യം എന്നാകുന്നു. അവിടെ മശീഹ ഭരിക്കുകയും വാഴുകയും ചെയ്യുന്നു.
നോ ഡിനോമിനേഷണൽ ബാരിയേഴ്സ് ഓർ നത്തിംഗ്. ദി മെസ്സായ റൂൾസ് ഇൻ ഹിസ് എംപയർ. ഇസ്ന്റ് ദാറ്റ് വണ്ടർഫുൾ തിങ്കിംഗ്? മെസ്സിയാനിക് എംപയർ.
യാതൊരു സഭാ സംഘടനകളുടെ അതിരുകളോ മറ്റ് യാതൊന്നും തന്നെയോ ഇല്ല. മശീഹ തന്റെ സാമ്രാജ്യത്തിൽ ഭരണം നടത്തുന്നു. അതൊരു അത്ഭുതകരമായ വിചാരമല്ലേ? മശീഹയുടെ സാമ്രാജ്യം.
Therefore, the church is not an organization. The church is not a gathering of people. The church is the people of God that's been called out of the world. To serve in another kingdom.
ആ കാരണത്താൽ സഭ ഒരു സംഘടനയല്ല, സഭാജനങ്ങൾ ഒത്തൊരുമിച്ച് കൂടിയതുമല്ല. സഭ എന്ന് വെച്ചാൽ ലോകത്തിൽ നിന്നും വേറൊരു രാജ്യത്തിൽ സേവനം ചെയ്യുന്നതിനു വേണ്ടി വിളിച്ചു പുറത്താക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്.
This would stand quoting. A few months ago, wife and I were going to the shopping center. And we found a strange thing. That was a woman on the street that had a skirt on. Oh, you wouldn't believe it, but we actually found one.
ഇതൊരു ഉദാഹരണമായി നിൽക്കട്ടെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഭാര്യയും ഞാനും കൂടി സാധനങ്ങൾ വാങ്ങുന്ന കടയിലേക്ക് പോകുകയായിരുന്നു. അവിടെ ഒരു വിചിത്രമായ കാര്യം ഞാൻ കണ്ടത് പാവാട ഉരിഞ്ഞ് തെരുവിൽ കൂടി നടക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അതെ, നിങ്ങളത് വിശ്വസിച്ചേക്കുകയില്ല, എന്നാൽ യഥാർത്ഥമായും അങ്ങനെയൊന്ന് ഞങ്ങൾ കണ്ടു.
And the wife said to me, "Well, look at that." I said, "She must be a Christian. She's so much different. It's a shame."
കൊള്ളാം, ഇതൊന്നും നോക്കുക എന്ന് ഭാര്യ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവളൊരു ക്രിസ്ത്യാനിയായിരിക്കണം, അവൾ അത്രമാത്രം വ്യത്യസ്തമായിരിക്കുന്നു, ഇതൊരു ലജ്ജയായ കാര്യമാണ്.
Then the question arose, why is it, Bill, that we as Christians and this faith that we believe in, Why is it that we constrain our women to wear dresses that act that way? Does not people of other churches, they wear those clothes like that, the immoral clothes? And why is it you couldn't say they were immoral?
അപ്പോൾ ഒരു ചോദ്യം അവിടെ ഉണ്ടായത്, ബിൽ, ക്രിസ്ത്യാനികളായ നാം വിശ്വസിക്കുന്ന ഈ വിശ്വാസത്തിൽ സ്ത്രീകളെ ഈ രീതിയിൽ പെരുമാറാൻ ഇടയാക്കാതെ വസ്ത്രങ്ങൾ ധരിക്കാൻ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? കൂടാതെ മറ്റ് സഭകളിലെ ജനങ്ങൾ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അവർ ഇതുപോലെയുള്ള വൃത്തികെട്ടതായി ഈ വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ വൃത്തികെട്ടവരാണെന്ന് നിങ്ങൾ പറയാൻ കഴിയുകയില്ല.
They may not actually commit the crime, but on them is the spirit that's driving them to immorality.
Amen.
ഞാൻ പറഞ്ഞു, അത് സത്യമാണ്. എനിക്കാരെയും ന്യായം വിധിക്കാൻ കഴിയില്ല. എന്നാൽ അവരെ കാണുമ്പോൾ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. വാസ്തവത്തിൽ അവർ ഈ കുറ്റം ചെയ്തേക്കാനിടയില്ല. എന്നാൽ അസാൻമാർഗതികതയിലേക്ക് അവരെ ഓടിക്കുന്ന ഒരു ആത്മാവ് അവരുടെ മേലായിരിക്കുന്നതാണ്.
Now, Jesus said, whosoever looketh upon a woman to lust after her has committed adultery with her already in his heart.
Amen.
Now, when that sinner has to answer for committing adultery, who will be the guilty one? The woman that presented herself.
Amen.
യേശു പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിനെ അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഇപ്പോൾ വ്യഭിചാര കുറ്റത്തിനായി ആ പാപിക്ക് ഉത്തരം പറയേണ്ടി വരുമ്പോൾ കുറ്റക്കാരൻ ആരായിരിക്കും? അവളെ തന്നെ പ്രദർശിപ്പിച്ച സ്ത്രീ ആയിരിക്കും.
You may be as pure as a lily as far as virtue is concerned, but if you have presented yourself before the people in an immoral way, though you're innocent of the act, you've caused a man to think evil of you when it's your fault. Jesus said you'll be guilty of committing adultery, and an adulteress will never enter heaven.
പാതിവൃത്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു താമര പോലെ പരിശുദ്ധിയായിരിക്കാം. എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ ദുർവൃത്തിയായ രീതിയിൽ പ്രദർശിപ്പിച്ചെങ്കിൽ, നിങ്ങളീ പ്രവൃത്തിയിൽ നിരപരാധിയാണെങ്കിൽ തന്നെയും, ഇത് നിങ്ങളുടെ കുറ്റത്താൽ നിങ്ങളൊരു മനുഷ്യനെ നിങ്ങളെക്കുറിച്ച് ദുഷ്ടതയേറിയ കാര്യങ്ങളെ ചിന്തിക്കാനിടയാക്കി. വ്യഭിചാര കുറ്റത്തിന് നിങ്ങൾ അപരാധിയാകുമെന്ന് യേശു പറഞ്ഞു. കൂടാതെ ഒരു വ്യഭിചാരി ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല.
And all nations are controlled by the devil. All governments are ruled by the devil.
Amen.
The Bible said so.
എന്നാൽ ഞാൻ ലോകം മുഴുവൻ യാത്ര ചെയ്തിരിക്കെ ഓരോ ദേശത്തിനും അതിന്റെ സ്വന്തമായ ആത്മാവുള്ളതായി ഞാൻ കാണുന്നു. കൂടാതെ എല്ലാ രാജ്യങ്ങളും സാത്താനാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ സർക്കാരുകളും സാത്താനാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു.
They fight the war and they will till Jesus comes, and then he'll set up a kingdom that there'll be no war. But Satan said that all the kingdoms of the world was his and he'd do with them whatever he wanted to. Right in the face of Jesus Christ.
Amen.
And they're all Satan's instruments. Amen. Satan's kingdoms.
അവർ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. യേശു വരുന്നതുവരെ അവർ അത് ചെയ്യും. അതിനുശേഷം അവൻ തന്റെ രാജ്യം സ്ഥാപിക്കുകയും അവിടെ യാതൊരു യുദ്ധവും ഉണ്ടായിരിക്കില്ല. എന്നാൽ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും കാണിച്ചുകൊണ്ട് അത് തന്റേതാണെന്നും അവന് തോന്നിയതെന്തും അവൻ ചെയ്യുമെന്ന് യേശു ക്രിസ്തുവിന്റെ നേരെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു. അവയെല്ലാം സാത്താന്റെ ഉപകരണങ്ങളും സാത്താന്റെ രാജ്യവുമാകുന്നു.
Satan told Jesus, I'll give him to you if you'll fall down and worship me. Jesus knowed he'd fall heir to him in the millennium, so he said, get thee hence, Satan. He knew that God would give him all of the kingdoms. And they would be his, and they'll all be one kingdom.
നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് സാത്താൻ യേശുവിനോട് പറഞ്ഞു. എന്നാൽ ആയിരം ആണ്ട് കാലത്ത് താൻ ഇവയ്ക്കെല്ലാം അധികാരിയാണെന്ന് യേശു അറിഞ്ഞിരിക്കെ സാത്താനെ എന്നെ വിട്ടുപോക എന്നവൻ പറഞ്ഞു. സകല രാജ്യങ്ങളും ദൈവം തനിക്ക് നൽകുമെന്നും അത് തന്റേതായിരിക്കുമെന്നും അവയെല്ലാം ഒരു രാജ്യമായിരിക്കുമെന്നും യേശു അറിഞ്ഞിരുന്നു.
When you go into Germany, you find a German spirit. You go into England, you find an English spirit. You go into Sweden, you find a Swedish spirit. You go into France, you find a French spirit. You come into America, you find an American spirit.
നിങ്ങൾ ജർമ്മനിയിലെത്തുമ്പോൾ ജർമ്മനിയുടെ ആത്മാവിനെ കാണുന്നു. നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോവുകയാണെങ്കിൽ ഇംഗ്ലീഷുകാരുടെ ആത്മാവിനെ നിങ്ങൾ കാണുന്നു. നിങ്ങൾ സ്വീഡനിൽ പോവുകയാണെങ്കിൽ സ്വീഡിഷുകാരുടെ ആത്മാവിനെ കാണുന്നു. നിങ്ങൾ ഫ്രാൻസിൽ പോവുകയാണെങ്കിൽ ഫ്രഞ്ചുകാരുടെ ആത്മാവിനെ കാണുന്നു. നിങ്ങൾ അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കയുടെ ആത്മാവിനെ കാണുന്നു.
I stopped at San Angelo at Rome some time ago and wanted to see the catacombs. And to my surprise, and to a rebuke as an American, standing before the catacomb gate where you entered in, said to the American women, please put on clothes and honor the dead before entering here. When a nation sinks that low, it's terrible. When we get to that place,
കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് റോമിലെ സാൻ ആഞ്ജലോ ഭൂഗർഭ കല്ലറ കാണുന്നതിനായി എനിക്ക് നിൽക്കേണ്ടി വന്നു. അവിടെ വെച്ച് ഞാൻ ആശ്ചര്യപ്പെട്ടു പോകുകയും ഒരു അമേരിക്കക്കാരനായിരിക്കെ ഞാൻ ആക്ഷേപിക്കപ്പെടുകയും ചെയ്തു പോയി. ഈ ഭൂഗർഭ കല്ലറയുടെ പ്രവേശന വാതിൽക്കൽ ഇപ്രകാരം എഴുതിയിരുന്നു: അമേരിക്കക്കാരായ സ്ത്രീകൾ ഇവിടേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മരിച്ചവരെ ആദരിക്കുന്നതിനായി ദയവായി വസ്ത്രം ധരിക്കുക. ഒരു രാജ്യം ഇത്രമാത്രം താഴ്ന്ന് അധപ്പതിച്ച് നാം ഈ സ്ഥാനത്തെത്തുമ്പോൾ അത് ഭയങ്കരമായ കാര്യമാകുന്നു.
So you see, because I asked the woman one time, are you a Christian? She said, I'm an American. Of course I am. That has nothing to do with it. Brother Bosworth asked one night, said, are you a Christian, sister? She said, I'll give you to understand I burn a candle every night. Like that had anything to do with Christianity, burning a candle.
ഒരിക്കൽ ഞാനൊരു സ്ത്രീയോട് നിങ്ങൾ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. അവർ അതിന് ഞാനൊരു അമേരിക്കക്കാരിയാകുന്നു, തീർച്ചയായും ഞാനാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതിന് ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. സഹോദരൻ ബോസ്വർത്ത് ഒരു രാത്രിയിൽ ആരോടോ, സഹോദരി നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. അതിനുത്തരമായിട്ട് അവർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാക്കി തരാം, ഞാൻ എല്ലാ രാത്രിയിലും ഒരു മെഴുകുതിരി കത്തിക്കുമെന്ന് പറഞ്ഞു. ഒരു മെഴുകുതിരി കത്തിക്കുകയും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കും ക്രിസ്തീയതയുമായിട്ട് എന്താണ് ചെയ്യാനുള്ളത്? ക്രിസ്തീയത ഇതുപോലെയുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതല്ല. കൂടാതെ ദൈവസഭ ഇതുപോലെയുള്ള കെട്ടിച്ചമയ്ക്കലുകൾ ഉൾക്കൊള്ളുന്നില്ല.
Now, what makes the women, we never compel them women to do that. We never compel our men not to drink, not to swear. We just preach the gospel and lay down the pattern of the Bible.
ഞങ്ങൾ ഒരിക്കലും സ്ത്രീകളെ അത് ചെയ്യുന്നതിനായി നിർബന്ധിക്കുകയില്ല. അതുപോലെ പുരുഷന്മാരെ മദ്യപാനം ചെയ്യാതിരിക്കുന്നതിനോ ആണയിടാതിരിക്കുന്നതിനോ നിർബന്ധിക്കാറില്ല. ഞങ്ങൾ സുവിശേഷം മാത്രം പ്രസംഗിക്കുകയും വേദപുസ്തകത്തിന്റെ ആദർശ ഗുണമുള്ള ഉദാഹരണത്തെ വെക്കുകയും ചെയ്യുന്നു.
Many men that comes to the Pentecostal faith and the holiness faith come in and profess to be when they're not in their heart. Many women does the same thing.
പെന്തക്കോസ്തുകാരുടെ വിശ്വാസത്തിലേക്കും ഹോളിനെസ്സുകാരുടെ വിശ്വാസത്തിലേക്കും വരുന്ന ധാരാളം പുരുഷന്മാർ അവരുടെ ഹൃദയത്തിൽ അവരതെല്ലാം ഇരിക്കെ തന്നെ കടന്നു വന്നവർ അതാണെന്ന് പ്രസ്താവിക്കാറുണ്ട്. ധാരാളം സ്ത്രീകളും അതേ കാര്യം തന്നെ ചെയ്യാറുണ്ട്.
We don't tell them they have to do it. We just give them the pattern. Tell them what the Bible said. And if they're born of a heavenly spirit, then their spirit is no more Americanized. It's no more Germanized. It's heavenly eyes. For the kingdom of God. Because we are in another kingdom.
Amen.
A kingdom of God where decency, holiness, and power exist.
അവർക്കത് ചെയ്യണമെന്ന് നാം അവരോട് പറയാറില്ല. ഞങ്ങൾ അവർക്ക് മാതൃക മാത്രം നൽകുന്നു. വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് അവരോട് പറയുക. അവർ സ്വർഗീയ ആത്മാവിനാൽ ജനിച്ചവരാണെങ്കിൽ പിന്നെ അവരുടെ ആത്മാവ് അമേരിക്കയുടേതല്ല, അത് പിന്നെ ജർമ്മനിയുടേതുമല്ല, അത് ദൈവരാജ്യത്തിന്റേതായിട്ട് സ്വർഗീയമാകുന്നു. എന്തുകൊണ്ടെന്നാൽ നാം വേറൊരു രാജ്യത്തിലായിട്ട്, ഒരു ദൈവരാജ്യത്തിലായിട്ട് അവിടെ മാന്യതയും പരിശുദ്ധിയും ശക്തിയും നിലവിലിരിക്കുന്നു.
We have access to our king. We have an interview with him whenever we want to call upon him. We have no other intercessors. No other mediator between the king and us but that one man Christ Jesus.
നമ്മുടെ രാജാവിനോട് നമുക്ക് സമീപിക്കാൻ വഴിയുണ്ട്. നാം അവനെ വിളിക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം നമുക്ക് അവനുമായി ഒരു കൂടിക്കാഴ്ച ചെയ്യാൻ സമയമുണ്ട്. നമുക്ക് മറ്റ് യാതൊരു മധ്യസ്ഥന്മാരുമില്ല. രാജാവിനും നമുക്ക് മധ്യേ ക്രിസ്തു യേശു എന്ന ഏക മനുഷ്യനല്ലാതെ മറ്റ് യാതൊരു മധ്യസ്ഥനുമില്ല.
So we are living in a kingdom and it is called in the chronology of the Bible, the messianic kingdom.
അതിനാൽ നാം ഒരു രാജ്യത്ത് ജീവിക്കുന്നു. വേദപുസ്തകത്തിലെ ഇതിഹാസ പ്രകാരം അതിനെ മശീഹായുടെ രാജ്യം എന്ന് വിളിക്കുന്നു.
In other words, where the Messiah rules in every life in his dominion, ruling the lives of his people, a called out people from every walk of life, gathering them together in a group and calls it his church or his called out ones. Isn't that a beautiful thing?
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മശിഹ തന്റെ സാമ്രാജ്യത്തിൽ എല്ലാ ജീവനിലും ഭരണം നടത്തുകയും തന്റെ ജനങ്ങളുടെ ജീവനെ ഭരണം നടത്തുകയും ജീവിതത്തിന്റെ എല്ലാ നടപ്പിൽ നിന്നും വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ജനത്തെ ഒരു കൂട്ടമായി ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ തന്റെ സഭയെന്നും അല്ലെങ്കിൽ തന്റെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരെന്നും വിളിക്കുന്നു. അതൊരു മനോഹരകരമായ കാര്യമായിരിക്കുന്നില്ലേ?
Now, Israel was the people of God until we find in Acts 7:38, if you're putting it down, that then they were called the church of God because they were called by God out of Egypt, out of the world, out away from other churches, out away from other religions, to walk with God alone.
ഇസ്രായേൽ ദൈവത്തിന്റെ ജനമായിരുന്നു. നിങ്ങളത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് പ്രവൃത്തികൾ 7:38 ആകുന്നു. അതിനുശേഷം അവർ ദൈവത്തിന്റെ സഭയെന്ന് വിളിക്കപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തോടൊപ്പം ഒറ്റയ്ക്ക് നടക്കുന്നതിനായി മിസ്രയീമിൽ നിന്നും ലോകത്തിൽ നിന്നും മറ്റുള്ള സഭകളിൽ നിന്നും മറ്റുള്ള മതങ്ങളിൽ നിന്നും ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടു.
Called out of every religious cult, called out of every religious denomination, called out of every religious organization, to walk with God.
ഇന്ന് ദൈവത്തിന്റെ സഭയും അതേപോലെ തന്നെയാണ്. ലോകപരമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിളിക്കപ്പെടുകയും മതപരമായ സകല വിശ്വാസത്തിൽ നിന്നും വിളിക്കപ്പെടുകയും എല്ലാവിധ മതപരമായ സഭാ സംഘടനകളിൽ നിന്നും വിളിക്കപ്പെടുകയും എല്ലാവിധ മതപരമായ സഭാ സമുദായങ്ങളിൽ നിന്നും വിളിക്കപ്പെടുകയും ദൈവത്തോടൊപ്പം നടക്കുന്നതിനായി വിളിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.
Not being governed by a bishop, but being governed by Christ in this messianic kingdom that we live in. Christ is the king. Christ is the one.
അതൊരു ബിഷപ്പിനാൽ നിയന്ത്രിക്കപ്പെടാതെ നാം ജീവിക്കുന്ന ഈ മശിഹായുടെ സാമ്രാജ്യം ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. ക്രിസ്തു രാജാവാകുന്നു, ക്രിസ്തു ഒരുവനാകുന്നു.
Now, Christ is the head of this. Christ is the head of this messianic
ഇപ്പോൾ ക്രിസ്തു ഇതിന്റെ തലയാകുന്നു. ഈ മശിഹായുടെ സാമ്രാജ്യത്തിന്റെ തലവൻ ക്രിസ്തുവാകുന്നു.
And you cannot organize a kingdom of which Christ is the head. You cannot denominate a kingdom which Christ is the head.
Amen.
Because Christ is king. And you cannot take the intellectuals of a man and make an organization to which Christ will govern.
ക്രിസ്തു തലയായിരിക്കുന്ന ഒരു സാമ്രാജ്യത്തെ നിങ്ങൾക്ക് രൂപവൽക്കരിക്കാൻ കഴിയില്ല. ക്രിസ്തു തലയായിരിക്കുന്ന ഒരു സാമ്രാജ്യത്തെ നിങ്ങൾക്ക് സംഘടനയാക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു രാജാവാകുന്നു. നിങ്ങൾക്കൊരു മനുഷ്യന്റെ വിവേകത്തെ എടുത്ത് ഒരു സംഘടന രൂപവൽക്കരിച്ച് അതിൽ ക്രിസ്തു അധികാരം നടത്തുന്നതിന് കഴിയുന്നതല്ല.
Any companies, any peoples, any groups of men that tries to organize the kingdom of God is going contrary to the king. And if they're going contrary to the king, it would be against the king. So if it's against the king, it would be an antichrist.
ആ കാരണത്താൽ ഏതൊരു സമാജമോ ജനങ്ങളോ ജനങ്ങളുടെ കൂട്ടമോ ദൈവരാജ്യത്തെ സംഘടനയാക്കാൻ ശ്രമിച്ചാൽ അവർ രാജാവിന് വിരുദ്ധമായി പോകുന്നു. അവർ രാജാവിന് വിരുദ്ധമായി പോവുകയാണെങ്കിൽ അത് രാജാവിനെതിരായിരിക്കും. അത് രാജാവിനെതിരാണെങ്കിൽ അത് എതിർ ക്രിസ്തുവാകുന്നു. അത് വളരെ പരുഷമാകുന്നു. അത് കൂടുതൽ വ്യക്തമാക്കുന്നതിന് എനിക്ക് കുറച്ചുകൂടി ശബ്ദമുണ്ട്. അതൊരു എതിർ ക്രിസ്തുവാകുന്നു. നിങ്ങൾ എന്നോടൊപ്പം സഹിക്കുകയാണെങ്കിൽ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഞാനത് തെളിയിച്ചു തരാം.
An antichrist spirit tries to take a people and call them from organization to organization, organizing them together, which never was the will of God.
Amen.
എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഒരു കൂട്ടം ജനങ്ങളെ ഒരു സംഘടനയിൽ നിന്നും മറ്റൊരു സംഘടനയിലേക്ക് വിളിച്ച് അവരെ തമ്മിൽ സംഘടനയാക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ദൈവവിഷ്ടമായിരിക്കുന്നതല്ല.
It isn't the people in there that I'm striking at. It's that
dominating spirit.
Amen.
That makes the people think that we are the people.
ഞാൻ സഭാസംഘടനകളെ ശക്തമായി ഭത്സിക്കുന്നതിന്റെ കാരണത്താൽ ജനങ്ങൾ എല്ലായ്പ്പോഴും എന്നോട് വഴക്കിടാറുണ്ട്. അവിടെയുള്ള ജനങ്ങളെ അല്ല ഞാൻ ഭത്സിക്കുന്നത്, എന്നാൽ ഞങ്ങളാകുന്നു എന്ന് ജനങ്ങളെ ചിന്തിക്കാൻ ഇടയാക്കുന്ന അധികാരം നടത്തുന്ന ആത്മാവിനെയാണ്.
God's people is his called out people.
Yes.
I believe they're in every denomination. They could be Catholic, they could be Protestant, they could be Jewish, they could be any kind of a church. But the real church is the mystical body of Jesus Christ.
Amen. Yes. Amen.
ദൈവത്തിന്റെ ജനങ്ങൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനമാണ്. അവരെല്ലാ സഭാസംഘടനകളിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ കത്തോലിക്കരോ പ്രൊട്ടസ്റ്റന്റുകാരോ ആയിരിക്കാൻ കഴിയും, അവർ യഹൂദന്മാരോ ഏതു വിധത്തിലുമുള്ള ഒരു സഭയോ ആയിരിക്കാനും കഴിയും. എന്നാൽ യഥാർത്ഥ സഭ എന്നത് ക്രിസ്തുവിന്റെ ആജ്ഞേയമായ ദേഹമാകുന്നു.
Comes out of the world, comes into Christ, comes into his mystical body. And you are a member of that body when you are brought into this church, called out and are baptized into this mystical body. You get it?
ക്രിസ്തുവിന്റെ അജ്ഞേയമായ ദേഹത്തെ നിങ്ങൾക്ക് സംഘടനയാക്കാൻ കഴിയുകയില്ല. ക്രിസ്തുവിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും ലോകത്തിൽ നിന്ന് പുറത്തു വന്ന് ക്രിസ്തുവിലേക്ക് വരികയും അവന്റെ അജ്ഞേയമായ ദേഹത്തിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഈ സഭയിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോൾ നിങ്ങൾ അതിലെ ഒരു അംഗമാകുന്നു. ഈ അജ്ഞേയമായ ദേഹത്തിലേക്ക് വിളിച്ചു വേർതിരിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ?
Not Methodist, not Baptist, not Pentecostal, not Nazarene, not Pilgrim Holiness, not Catholic, but the body of Jesus Christ.
പിന്നെ മെത്തഡിസ്റ്റ് അല്ല, ബാപ്റ്റിസ്റ്റ് അല്ല, പെന്തിക്കോസ്തുകാരനല്ല, നാസറീൻ അല്ല, പിൽഗ്രിം ഹോളിനസ്സുകാരനുമല്ല, കത്തോലിക്കാരനുമല്ല, എന്നാൽ ക്രിസ്തു ക്രിസ്തുവിന്റെ ദേഹമാകുന്നു.
We'll pick that up a little deeper in other questions in a few minutes as we go on into the deeper parts of it. But the body of Christ is the church.
കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നാം ഇതിന്റെ ആഴമേറിയ ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ നാം കുറച്ചുകൂടി ആഴത്തിലേക്ക് മറ്റു ചോദ്യങ്ങളിൽ കൂടി കടക്കുന്നതാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ശരീരം, ക്രിസ്തുവിന്റെ ദേഹം സഭയാകുന്നു.
Now he likes it in many parables, like in a husband and wife. He calls the church the bride. And the bride is no longer, and the bridegroom is no longer two people. They are one.
Amen.
She's flesh of his flesh and bone of his bone.
അവൻ അതിനെ ഭാര്യയും ഭർത്താവും പോലെ പല ഉപമകളിൽ കൂടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ തന്റെ സഭയെ മണവാട്ടി എന്ന് വിളിക്കുന്നു. മണവാളനും മണവാട്ടിയും രണ്ട് വ്യക്തികളല്ല, അവർ ഒന്നാകുന്നു. അവൾ അവന്റെ മാംസത്തിൽ നിന്ന് മാംസവും അവന്റെ ആസ്ഥയിൽ നിന്ന് അസ്ഥിയുമാകുന്നു. അങ്ങനെ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ക്രിസ്തുവിന്റെ അജ്ഞേയമായ ദേഹത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ വിളിക്കപ്പെടുമ്പോൾ, അവർ ഈ ദേഹത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ഒരു പൂർണമായ അംഗമായി തീരുന്നു.
Because God took the spirit out of Christ, raised up his body and placed it on his throne and sent back the Holy Spirit to make up the mystical body of Christ which will be united at the marriage supper, at the coming of the Lord. You cannot organize. It is a mystery.
എന്തുകൊണ്ടെന്നാൽ ദൈവം ക്രിസ്തുവിൽ നിന്നും ആത്മാവിനെ എടുക്കുകയും അവന്റെ ശരീരത്തെ ഉയർത്തി തന്റെ സിംഹാസനത്തിൽ വെക്കുകയും ക്രിസ്തുവിന്റെ അജ്ഞേയമായ ദേഹത്തെ ഉണ്ടാക്കുന്നതിനായി പരിശുദ്ധാത്മാവിനെ തിരികെ അയക്കുകയും ചെയ്തു. അത് കർത്താവിന്റെ വരവെങ്കിലുള്ള കല്യാണ വിരുന്നിൽ വെച്ച് തമ്മിൽ ഒന്നിച്ചായിത്തീരും. അങ്ങനെ നിങ്ങൾക്ക് സംഘടനയാക്കാൻ കഴിയുകയില്ല, അതൊരു മർമ്മമാകുന്നു.
That's born of the Spirit.
Amen.
യേശു നിക്കോദിമസിനോട് പറഞ്ഞു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നീ അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു.
You can't understand it. It comes from somewhere. It isn't Methodist, it isn't Baptist, it isn't Pentecostal. It isn't any organization. It is a birth born into the kingdom of God.
നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അതെവിടെയോ നിന്ന് വരുന്നു. അത് മെത്തഡിസ്റ്റ് അല്ല, ബാപ്റ്റിസ്റ്റ് അല്ല, പെന്തിക്കോസ്തുമല്ല. അത് യാതൊരു സഭാ സമുദായവുമല്ല. അതൊരു ജന്മമാകുന്നു, ദൈവരാജ്യത്തിലേക്ക് ജനിക്കുകയാണ്.
Trying to organize it then brings it to Antichrist. Because anything that's against the teaching of Christ is Antichrist.
ഇപ്പോൾ അതിനെ സംഘടനയാക്കാൻ ശ്രമിക്കുന്നത് എതിർ ക്രിസ്തുവിനെ കൊണ്ടുവരുന്നു. കാരണം ക്രിസ്തുവിന്റെ ഉപദേശത്തിന് വിപരീതമായതെല്ലാം എതിർ ക്രിസ്തുവാകുന്നു.
Now, where did this organization start at? Jesus, when he was on earth, never organized any church. He spoke of a coming church, but he never organized any church.
എങ്കിൽ സഭാ സമുദായങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കലും ഒരു സഭയും രൂപവൽക്കരിച്ചില്ല. വരുവാനിരിക്കുന്ന സഭയെക്കുറിച്ച് അവൻ പറഞ്ഞിരുന്നു, എന്നാൽ ഒരിക്കലും ഒരു സഭാ സമുദായം ഉണ്ടാക്കിയില്ല.
There never was a church organized for hundreds of years after the death of the last apostle. And the first organized church that ever was on earth was the Roman Catholic Church.
അവസാനത്തെ അപ്പോസ്തലന്റെ മരണത്തിന് നൂറോളം വർഷങ്ങൾക്ക് ശേഷവും ഒരിക്കലും ഒരു സഭാ സംഘടന ഉണ്ടായിരുന്നില്ല. ഈ ഭൂമിയിലുണ്ടായ ആദ്യത്തെ സംഘടനാ സഭ റോമൻ കാത്തലിക്ക സഭയാകുന്നു.
Now I have the pre-Nicene Fathers. Fox Book of Martyrs, the writings of Josephus, Pimmerman's Early Ages, and many other great ancient writers. And nowhere, nowhere is it ever written on any page of history where there ever was an organized church until the Roman Catholic Church is organized.
Amen.
And it became an organization which was contrary to God.
എന്റെ പക്കൽ പ്രീ നൈസിൻ ഫാദേഴ്സിന്റെയും ഫോക്സസ് ബുക്ക് ഓഫ് മാർട്ടേഴ്സിന്റെയും ജോസഫസിന്റെയും പെമ്പർമാൻസിന്റെ ഏർലി ഏജസും കൂടാതെ മഹാന്മാരായ വളരെയധികം പുരാതന എഴുത്തുകാരുടെ പുസ്തകങ്ങളുമുണ്ട്. ഇതിഹാസത്തിന്റെ ഒരൊറ്റ താളുകളിൽ ഒരിടത്ത് പോലും റോമൻ കാത്തലിക്ക സഭ സംഘടനയാക്കപ്പെടുന്നതുവരെ ഒരൊറ്റ സഭാ സംഘടനയെക്കുറിച്ചും പറയുന്നില്ല. അങ്ങനെ അതൊരു സംഘടനയാക്കപ്പെടുകയും അത് ദൈവത്തിന്റെ വിപരീതവുമാകുന്നു.
Oh, I wish I could get this over to you. If such a thing was coming, it would be such a great antichrist. Should not God foreknow it?
Amen.
If he's the infinite God, if he's infinite, would he not know that these things was coming? And if it's such a horrible thing, would not he warn his church beforehand?
Yes.
ഹോ, എനിക്കിത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ കഴിയുമെങ്കിലും നാശിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കാര്യം വരികയും അതൊരു വലിയ എതിർ ക്രിസ്തുവിന്റെ നീക്കവുമാണെങ്കിൽ, ദൈവം അപരിമിതവനാണെങ്കിൽ ദൈവം അതിനെ മുൻകൂട്ടി അറിഞ്ഞിരിക്കയില്ലേ? അവൻ അപരിമിതമായവനാകുന്നു. ഈ കാര്യങ്ങളൊക്കെയും സംഭവിക്കുമെന്ന് അവൻ അറിയില്ലേ? അങ്ങനെ ഇതൊരു ഭയങ്കരമായ കാര്യമാണെങ്കിൽ അവൻ തന്റെ സഭയെ മുൻകൂട്ടി മുന്നറിയിക്കയില്ലേ?
Now I hope you have a better understanding of why that I strike not at the people in the organizations, but the organizations and their disposition. It can be nothing else but Antichrist in every one of them.
ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് സഭാ സംഘടനയിലുള്ള ജനങ്ങളെയല്ല, എന്നാൽ സഭാ സംഘടനകളുടെ മനോഭാവത്തെയാണ് പ്രഹരിക്കുന്നതെന്ന് ഇതിനെ മെച്ചമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ആശിക്കുന്നു. അവ ഓരോന്നിലും മറ്റ് യാതൊന്നുമല്ല, എന്നാൽ എതിർ ക്രിസ്തുവാകുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ഒരു നിമിഷം നിൽക്കുക, നിങ്ങൾ വേദപുസ്തകം അല്ലാതെ മറ്റ്യാതൊന്നും പ്രസംഗിക്കയില്ല എന്ന് ഞാൻ വിചാരിച്ചു. എങ്കിൽ വേദപുസ്തകം തന്നെ അത് പറയട്ടെ.
Let us turn now and read a while. Turn with me to Revelation, the 17th chapter. This is the revelation of Jesus Christ to his church. Church called out. Revelation 17. And we'll try to make this just quick as possible. But now watch as we read.
നമുക്കിപ്പോൾ അത് തുറന്നു വായിക്കാം. വെളിപാടിന്റെ 17-ാം അധ്യായത്തിലേക്ക് എന്നോടൊപ്പം തിരിക്കുക. ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപാട് തന്റെ വിളിച്ചു വേർതിരിക്കപ്പെട്ട സഭയോടാണ്. നമുക്ക് കഴിയാവുന്നിടത്തോളം ഇത് എളുപ്പമാക്കുന്നതാണ്. നാം ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക.
There came unto me one of the seven angels which had the seven vials. And talk with me, saying, Come hither, and I'll show thee the judgment of the great horror that setteth upon many waters.
പിന്നെ ഏഴ് കലശമുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു.
Now this is all symbolized because it is a revelation of Jesus Christ sealed up. Did you know that?
Amen.
It is a hidden thing.
Amen.
And only can be revealed not by the intellectual mind,
right,
but revealed by the Holy Spirit.
Amen.
Through the gifts of the Spirit.
Amen.
ഇത് മുഴുവൻ ചിഹ്നങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇത് യേശുക്രിസ്തുവിന്റെ വെളിപാട് മുദ്രയിട്ടതാകുന്നു. നിങ്ങൾക്കതറിയാമോ, ഇതൊരു മറച്ചു വയ്ക്കപ്പെട്ട കാര്യമാകുന്നു. ഇത് പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ കൃപാവരങ്ങളിൽ കൂടെ മാത്രമേ വെളിപ്പെടാൻ കഴിയുകയുള്ളൂ. വിവേകശാലികളാൽ ഇത് വെളിക്കപ്പെടുകയില്ല. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ബുദ്ധിയുള്ളവൻ, അതായത് ബുദ്ധി എന്ന കൃപാവരമുള്ളവൻ ഇത് ചെയ്യട്ടെ, അത് ചെയ്യട്ടെ. അങ്ങനെ ഇതൊരു വെളിപാടാകുന്നു.
Now anyone knows that when a woman is symbolized in the Bible, it pertains to a church. Christ's church is called the bride. Paul said, I espouse you to Christ as a chaste virgin.
വേദപുസ്തകത്തിൽ ഒരു സ്ത്രീയെ പ്രതീകമാക്കിയിരിക്കുന്നത് സഭയോടുള്ള ബന്ധത്താലാണ് എന്ന് ഏവർക്കും അറിയാം. ക്രിസ്തുവിന്റെ സഭയെ മണവാട്ടി എന്ന് വിളിക്കപ്പെടുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു.
Now here we're speaking of a great woman who is an ill-famed woman. Come hither and I'll show you, said the angel to John, the judgment of the great whore that sets upon many waters.
ഇവിടെ നാം ഒരു മഹതിയായ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ അവൾ ഒരു മോശമായ സ്ത്രീയാണ്. വരിക, പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് ദൂതൻ യോഹന്നാനോട് പറഞ്ഞു.
Now, woman setting upon many waters. Sounds very mystic, but it's all here. The Bible explains it. Now, let's turn over to the 15th chapter so we can, 15th verse rather, of the same chapter so we can see what the waters means.
പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന സ്ത്രീ എന്ന് കേൾക്കുമ്പോൾ വളരെ ഗൂഢാർത്ഥമായി തോന്നും. എന്നാൽ അതെല്ലാം ഇവിടെ തന്നെയുണ്ട്. വേദപുസ്തകം അതിനെ വിശദീകരിക്കുന്നു. ഇപ്പോൾ നമുക്കതിന്റെ 15th അധ്യായം അല്ല, ഇതേ അധ്യായത്തിന്റെ 15th വാക്യം വായിക്കാം. അതിനാൽ പെരുവെള്ളം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും.
And he said unto me, the waters which thou sawest where the whore sitteth are peoples, multitudes, nations, and tongues.
പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ.
Therefore the waters that the woman was setting upon up over she had control of the nations.
That's right.
Peoples, multitudes and tongues. She controlled it all. A woman, a ill-famed woman.
ആ കാരണത്താൽ സ്ത്രീ ഇരിക്കുന്നതായ വെള്ളം എന്ന് വെച്ചാൽ അവൾക്ക് വംശങ്ങളുടെയും പുരുഷാരത്തിന്റെയും ജാതികളുടെയും ഭാഷകളുടെയും മേൽ അധികാരമുണ്ടായിരുന്നു. ഒരു സ്ത്രീ, ഒരു വേശ്യയായ സ്ത്രീ അതെല്ലാം നിയന്ത്രിച്ചിരുന്നു.
Now, if a woman is ill-famed, if we know a woman was called that in the natural to a woman, we would know that she was untrue to her husband.
Amen.
That's what she'd be called.
Amen.
ഒരു സ്ത്രീ വേശ്യയാണെങ്കിൽ സ്വാഭാവികമായും ഒരു സ്ത്രീയെ അങ്ങനെ വിളിക്കപ്പെടുന്നത് അവൾ തന്റെ ഭർത്താവിനോട് നേരായിരിക്കുമ്പോഴല്ല എന്ന് നമുക്കറിയാം. അപ്രകാരമാണ് അവൾ വിളിക്കപ്പെടുന്നത്.
Then she would be pretending to live true to a man and living untrue to him. Is that right?
അതിനുശേഷം ഒരു മനുഷ്യനോടൊപ്പം സത്യസന്ധയായി ജീവിക്കുന്നുവെന്ന് നടിക്കുകയും അവനോടൊപ്പം നേരായി ജീവിക്കുകയും ചെയ്യുന്നില്ല. അത് ശരിയല്ലേ?
Well, then this is a church that says that Christ is her husband and her doctrine is contrary to his teaching. She's a whore. And she's got control of the peoples and multitudes and nations. Come hither and I'll show you the judgment of her. Now we got the picture.
അങ്ങനെയെങ്കിൽ ഈ സഭ ക്രിസ്തു തന്റെ ഭർത്താവാണെന്ന് പറയുകയും അവളുടെ ഉപദേശങ്ങൾ അവന്റെ ഉപദേശത്തിന് വിരോധമായിരിക്കുകയും അങ്ങനെയാകുന്നു. അവളൊരു വേശ്യയാകുന്നു. അവൾക്ക് ജനങ്ങളുടെയും ജാതികളുടെയും മേൽ അധികാരമുണ്ട്. വരിക, ഞാൻ അവളുടെ ന്യായവിധി നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ അതിന്റെ ഒരു ചിത്രം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു.
Whom the kings of the earth have committed fornications, and the inhabitants of the earth been made drunk with the wine of her fornications.
ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയിരിക്കുന്നു.
What is fornications? Uncleanness. To be unclean. She's a whore. She's got uncleanness about her, and all the rich people of the world, the kings and great men of nations and multitudes, have committed fornications with her.
Right.
Has taken of her evil.
ദുർനടപ്പ് എന്നാൽ എന്താകുന്നു? അത് അശുദ്ധിയാകുന്നു, വൃത്തികെട്ടതായിരിക്കുക എന്നതാകുന്നു. അവൾ ഒരു വേശ്യയാകുന്നു, അവളുടെ പക്കൽ വൃത്തികേട് ഉണ്ടായിരിക്കുകയും ലോകത്തിലെ ധനികരായ ജനങ്ങളും രാജാക്കന്മാരും രാജ്യത്തെ മഹാന്മാരായ ആളുകളും പുരുഷാരവും അവളുടെ ദുർനടപ്പിലാകുകയും അവളുടെ ദുഷ്ടതയോടൊപ്പം പങ്കാളികളാകുകയും ചെയ്തിരിക്കുന്നു. അതെവിടേക്കാണെന്ന് വരുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ?
Now, I'm not responsible for writing this, but I am responsible if I don't teach it.
That's right. Praise the Lord.
We're talking about church now.
ഈ എഴുത്തിനു വേണ്ടി ഞാൻ ഉത്തരവാദിയല്ല, എന്നാൽ ഞാനിത് പഠിപ്പിക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ഉത്തരവാദിയാണ്. അതെ, നാം സഭയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
Now, if you notice, as we go a little further, so he carried me away in the spirit and to the wilderness, and I saw a woman sitting upon a scarlet colored beast. Let me get these symbols as we go along.
നിങ്ങൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോകാം. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേലെ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. നാം ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിന്റെ പ്രതീകങ്ങളെ എടുക്കട്ടെ.
Now, scarlet is red. Red in one way is a good color. Red in another way is an ill-famed color. Red light. Danger color. A scarlet colored, she was decked in scarlet color, red prostitute, and was setting up on a beast.
കടും ചുവപ്പ് എന്നത് ഒരു നിറമാകുന്നു. ഒരു വിധത്തിൽ അതൊരു നല്ല നിറമാണ്. ചുവപ്പ് മറ്റൊരു വിധത്തിൽ കൊള്ളരുതാത്ത നിറവുമാണ്. ചുവന്ന പ്രകാശം, കടും ചുവപ്പ് നിറം, ഇവ അപകട നിറവുമാണ്. അവൾ കടും ചുവപ്പ് നിറം അണിഞ്ഞിരുന്നു. അവൾ ഒരു വേശിയും ഒരു മൃഗത്തിന്മേലും ഇരുന്നിരുന്നു.
A beast in the Bible means power. If you notice, many ministers, I see them nodding their head. Right, because they're teachers of the Bible. A beast means the power.
വേദപുസ്തകത്തിൽ ഒരു മൃഗം എന്ന് പറയുന്നത് ഒരു ശക്തി അർത്ഥമാക്കുന്നു. ഞാനിത് പറഞ്ഞപ്പോൾ പല ശുശ്രൂഷകരും അത് ശരിയാണെന്ന് കാണിച്ചുകൊണ്ട് തലകുലുക്കിയിരുന്നു. കാരണം അവർ വേദപുസ്തകത്തിന്റെ ഉപദേഷ്ടാക്കന്മാരായിരിക്കെ ഒരു മൃഗം എന്ന് വെച്ചാൽ ശക്തിയാണ് എന്നവർ അറിയുന്നു.
We see these beasts of the Bible of Revelation 13 and of Daniel coming up out of the water. These powers coming up from among the people.
വേദപുസ്തകത്തിൽ വെളിപാട് 13-ലും ദാനിയേലിലും വെള്ളത്തിൽ നിന്നും വരുന്ന ഈ മൃഗങ്ങളെയും നാം കാണുന്നു. ഇത് ജനങ്ങളുടെ ഇടയിൽ നിന്നും കയറി വരുന്ന ശക്തികളാകുന്നു.
But did you notice in Revelation 13 when the United States come up is the only beast in the Bible that come up that did not come out of waters. The Bible said it come up out of the earth where there was no peoples. That was this new kingdom.
എന്നാൽ വെളിപാട് 13-ാം അധ്യായത്തിൽ അമേരിക്ക കടന്നു വരുമ്പോൾ വേദപുസ്തകത്തിൽ വെള്ളത്തിൽ നിന്നുമല്ലാതെ കയറി വരുന്ന ഏക മൃഗം ഇതാകുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഭൂമിയിൽ നിന്നും കയറി വരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അവിടെ യാതൊരു ജനങ്ങളുമില്ല. ഇതൊരു പുതിയ രാജ്യമായിരുന്നു. അത് കാഴ്ചയ്ക്ക് കുഞ്ഞാട് പോലെയും കുറച്ചു കഴിഞ്ഞ മഹാസർപ്പം എന്ന പോലെയും സംസാരിച്ചു. അത് ഈ രാജ്യമാകുന്നു. അതിങ്ങനെ സംഭവിക്കേണ്ടതാകുന്നു.
Someday they'll make a mistake and elect the wrong guy.
That's right.
They'll raise up a Joseph, Pharaoh that doesn't know Joseph.
That's right.
They tried it before and they'll do it again if they fail this time.
Amen.
It'll finally come. The Bible says so.
ഏതെങ്കിലും ഒരു ദിവസം അവർ ഒരു തെറ്റ് ചെയ്യുകയും ഈ തെറ്റായ വ്യക്തിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. യോസഫിനെ അറിയാത്ത ഒരു ഫറവയെ അവർ ഉയർത്തിക്കൊണ്ടുവരും. അവർ ഇതിനു മുമ്പ് ശ്രമിച്ചിരുന്നു. ഈ പ്രാവശ്യം അവർ പരാജയപ്പെടുകയാണെങ്കിൽ അവർ അത് വീണ്ടും ചെയ്യും. അങ്ങനെ അവസാനം അത് വരും. തിരുവെടുത്ത പ്രകാരം പറയുന്നു.
Now I'm not a politician. Both sides of them are crooked.
Amen.
I'm placing my vote on Jesus Christ.
Amen. Thank you, Lord.
He's the only one I'm interested in.
ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. രണ്ടു വശവും ചതിവാണ്. ഞാൻ എന്റെ വോട്ട് യേശു ക്രിസ്തുവിനായി കൊടുക്കുന്നു. എനിക്ക് താല്പര്യമുള്ള ഒരേ ഒരുവൻ അവനാകുന്നു.
But I'll tell you, you better wipe your glasses off now.
Amen.
Expect any freedom for your children. I don't know how close it is. Pray.
എന്നാൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണാടികൾ തുടച്ചു വെടിപ്പാക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതെത്ര അടുത്തായിരിക്കുന്നുവെന്ന് എനിക്കറിയില്ല. എന്നാൽ പ്രാർത്ഥിക്കുക.
All heaven watched so he carried me away in the spirit into the wilderness, and I saw a woman, church, sitting up on a scarlet colored beast, full of names of blasphemy, having seven heads and ten horns.
ശരി, ശ്രദ്ധിക്കുക. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഏഴു തലയും പത്ത് കൊമ്പുമുള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു.
Seven heads. On down here it said the seven heads which was on the beast is seven hills on which the city set up.
ഏഴ് തലകൾ, മൃഗത്തിന്റെ മേലുള്ള ഏഴ് തലകൾ എന്നുള്ളതിന്റെ അർത്ഥം നഗരം ഇരിക്കുന്ന ഏഴ് മലയാകുന്നുവെന്ന് ഇവിടെ താഴെയായി പറയുന്നു.
Now what city is built on seven hills? Rome. Exactly. A city sitting on seven hills, a church, a woman, a prostitute that will control the world with her powers. Well, it's just as plain as reading the newspaper.
Amen. Right?
Certainly.
ഏഴ് മലകളുടെ മേൽ പണിതിരിക്കുന്ന നഗരം ഏതാണ്? അത് റോം ആകുന്നു. അത് ശരിക്കും ഏഴ് മലകളുടെ മേലുള്ള ഒരു നഗരമാകുന്നു. ഒരു സഭയായി, ഒരു സ്ത്രീയായി, ഒരു വേശ്യയായി അവൾ ലോകത്തെ അവളുടെ ശക്തിയാൽ നിയന്ത്രിക്കുന്നു. ഇത് പത്രം വായിക്കുന്നത് പോലെ വ്യക്തമാകുന്നു. അതെ, തീർച്ചയായും.
Now, and the woman was arrayed in purple and scarlet colors, the woman, the church, rich, and decked with gold and precious stones and pearls. Tell me where one of them paid income tax. Tell me where they're taxed for anything. Right away of anything you want to do. Yet God's got children in there. Certainly has.
ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറമുള്ള വസ്ത്രവും ധരിച്ച് ഇവിടെ സ്ത്രീ എന്ന് പറയുന്നത് ധനികയായ സഭയാകുന്നു. പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായിരിക്കുന്നു. അവരിലാരെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും ആദായകരം കൊടുത്തിട്ടുള്ളതിന് എനിക്ക് പറഞ്ഞു തരിക. എന്തിനെങ്കിലും അവരുടെ മേൽ നികുതി ചുമത്തിയിട്ടുണ്ടെങ്കിലും എന്നോട് പറയുക. ശരിയായ രീതിയിലായാലും അവർ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലുമാകട്ടെ, എന്തിരിക്കലും ദൈവത്തിന് തന്നെ മക്കൾ അവിടെയുണ്ട്, തീർച്ചയായും ഉണ്ട്.
A lot of times the Protestants say, well, the Catholics, they murdered this, that, and the other. Who murdered Joseph Smith?
അതൊരേ കാര്യം തന്നെയായിട്ട് ഒന്നിനെ മറ്റൊന്നിനെ കുറ്റം പറയാൻ കഴിയുകയില്ല. പലപ്പോഴും പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്കക്കാരോട് നിങ്ങൾ അവരെ കൊന്നുകളഞ്ഞു, നിങ്ങൾ ഇവരെ കൊന്നുകളഞ്ഞു എന്ന് പറയും. എന്നാൽ ജോസഫ് സ്മിത്തിനെ ആരാണ് കൊന്നത്?
I don't agree with him, but he had just as much right for his teaching as I've got for mine here in America. And the Methodist Church murdered Joseph Smith.
ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് തന്റെ ഉപദേശത്തോടുള്ളത്രയും അധികാരം എനിക്ക് എന്റേതിനോട് ഇവിടെ അമേരിക്കയിലുണ്ട്. മെത്തഡിസ്റ്റ് സഭയാണ് ജോസഫ് സ്മിത്തിനെ കൊന്നുകളഞ്ഞത്. നിങ്ങൾ ഉപ്പുകടൽ നഗരത്തിൽ വരുമ്പോൾ അവിടെ മെത്തഡിസ്റ്റുകാരായ നിങ്ങൾ മോർമന്റെ ചീവീടുകളെ സൂക്ഷിക്കുക എന്നൊരു വലിയ അടയാളം അവിടെയുണ്ട്. ശരിയാണ്, മെത്തഡിസ്റ്റ് സഭയാണ് ജോസഫ് സ്മിത്തിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞത്. അത് പ്രൊട്ടസ്റ്റന്റുകാരാകുന്നു. അതുകൊണ്ട് കത്തോലിക്കക്കാരെ കുറിച്ച് അധികം ഒച്ച വെച്ചിട്ട് കാര്യമില്ല. കുറച്ച് നേരത്തിനുള്ളിൽ തിരുവെഴുത്തും അതേ കാര്യം തന്നെ പറയുന്നതിനെ ശ്രദ്ധിക്കുക.
Having a golden cup in her hand full of the abomination of the filthiness of her fornications, her doctrines. What she was giving out. Kings of the earth drinking.
ആ സ്ത്രീ പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി. തന്റെ വേശ്യാവൃത്തിയുടെ മിളച്ചതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ പാനപത്രം കയ്യിൽ പിടിച്ചിരുന്നു. അത് അവളുടെ ഉപദേശങ്ങളായിരുന്നു. അവൾ ഭൂമിയിലെ രാജാക്കന്മാർക്ക് അത് കൊടുത്തിരുന്നു.
Anybody could believe that, could believe Brother Jagger's vitamin pills. that you can sprinkle water on a woman that's been married to a man for 30 years and had a bunch of children and turn her back to a virgin and send her to a bridal bed that night with her husband. Anybody can believe in holy water will do that, can believe anything. Right!
സഹോദരൻ ജാഗറിന്റെ പോഷക ഗുളികകളെ ആർക്കും വിശ്വസിക്കാൻ കഴിയും? 30 വർഷങ്ങളോളം ഒരു പുരുഷനോടൊപ്പം ജീവിച്ച് ഒരു കൂട്ടം കുട്ടികളുമുള്ള ഒരു വിവാഹിതയായ സ്ത്രീയെ വെള്ളം തളിച്ച് തിരികെ ഒരു കന്യകയാക്കിയിട്ട് വേറൊരു ഭർത്താവിനോടൊപ്പം അന്ന് രാത്രിയിൽ വിവാഹ കിടക്കയിലേക്ക് ഒരു കന്യകയായി അയക്കാൻ കഴിയും? വിശുദ്ധ ജലം അത് ചെയ്യുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ അവരെന്തും വിശ്വസിക്കുന്നു.
It's so they can live and have a peaceful feeling. Down in your heart you know you're rotten. Take the blood of Jesus Christ to cleanse you.
എന്നാൽ ഭൂമിയിലെ രാജാക്കന്മാർ ഇതുപോലെ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. അതിപ്രകാരമായിട്ടൊരു ശാന്തമായ അനുഭവത്തോടെ അവർക്ക് ജീവിക്കാൻ കഴിയുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ അഴുകിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെ വെടിപ്പാക്കുന്നതിന് യേശു ക്രിസ്തുവിന്റെ രക്തം ആവശ്യമായിരിക്കുന്നു.
But now notice, she was the first organized church. The Bible speaks of it here. And upon her forehead was a name written, Mystery, Babylon, the great, the mother of harlots and abominations of the earth.
എന്നാൽ ശ്രദ്ധിക്കുക, ആദ്യത്തെ സംഘടിക്കപ്പെട്ട സഭ അവളായിരുന്നുവെന്ന് തിരുവെഴുത്തിവിടെ പറയുന്നു. മർമ്മം, മഹതിയാം, ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്.
We all will agree, and Romans' own books, the Catholics' own books, agree that that is the Roman Church. Amen. Their own books agree with it.
ഇപ്പോൾ ശ്രദ്ധിക്കുക, നാം എല്ലാവരും ഇതുമായി യോജിക്കും. റോമൻകാരുടെ സ്വന്തം പുസ്തകങ്ങളും കത്തോലിക്കക്കാരുടെ സ്വന്തം പുസ്തകങ്ങളും അത് റോമൻ സഭയാണെന്ന് പറയുന്നതിനോട് യോജിക്കുന്നു. അവരുടെ സ്വന്തം പുസ്തകങ്ങൾ തന്നെ അതുമായി യോജിക്കുന്നു.
Our God's what's called facts of our faith only belongs to a priest. A Catholic was converted to mine, which her boy was a priest, and she gave me the book. Then you talked her back in church, she'd come for it and wouldn't let her have it. I kept it for evidence. Well, I know what I was talking about. When I say anything, I must know it.
Amen.
God's going to hold me responsible for it.
ഒരു പുരോഹിതനെ മാത്രം അവകാശപ്പെട്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസ സത്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പുസ്തകം എന്റെ പക്കലുണ്ട്. ഒരു കത്തോലിക്കക്കാരിയായ സ്ത്രീ പരിവർത്തനം ചെയ്യപ്പെടുകയും അവരുടെ മകൻ ഒരു പുരോഹിതനായിരുന്നു, അവരാണ് ഈ പുസ്തകം എനിക്ക് തന്നത്. അത് കഴിഞ്ഞ് പുസ്തകം തിരികെ പള്ളിയിൽ കൊണ്ടുവരുന്നതിനായി അദ്ദേഹം അവരോട് പറയുകയും അവർ അതിനുവേണ്ടി വരികയും ചെയ്തു. എന്നാൽ ഞാൻ അവർക്കത് കൊടുത്തില്ല, അവരത് എടുത്തുകൊണ്ട് പോകാൻ ഇടയാക്കിയില്ല. അത് ഞാനൊരു തെളിവിനായി വെക്കുകയും ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് അറിയാനും ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അത് അറിഞ്ഞിരിക്കണം. ദൈവം എന്നെ അതിനുവേണ്ടി ഉത്തരവാദിയാക്കുന്നതാണ്.
Of harlots. What's a harlot? The same thing as she is, the whore.
Orkuga, avale marmam mahadiyam babylon ennu vilichirunnu. Adu katholika sabayanennu namakkariyam. Ennal sradhikkya, aval veshyamarude madavagunu. Oru veshi ennal endanu? Adu aval aagunna adhe karyam thanneyaya oru mahaveshi aagunu.
Now, where did these organizations come from? There's her mother. That's what they are to begin with.
Yeah.
എവിടെ നിന്നാണ് ഈ സഭാ സംഘടനകൾ വരുന്നത്? അവരുടെ മാതാവ് ഇതാ ഇവിടെയാകുന്നു. അവരുടെ തുടക്കം തന്നെ ഇതാണ്.
Then you say that's the Antichrist. That's true. Then if that's Antichrist, then what about our organizations? Just as harlot and whore is the same thing. Committing adultery. Committing fornications. Accepting false things because of the mind and intellectuals of man.
എങ്കിൽ അത് എതിർ ക്രിസ്തുവാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അത് സത്യമാണ്. അങ്ങനെ അത് എതിർ ക്രിസ്തുവാണെങ്കിൽ പിന്നെ നമ്മുടെ സഭാ സംഘടനകളെ കുറിച്ച് എന്താണ്? വേശ്യയും മഹാവേശ്യയും ഒരേ കാര്യം തന്നെയാകുന്നു. വേശ്യാവൃത്തിയും ദുർനടപ്പും ചെയ്ത് മനുഷ്യരുടെ മനസ്സിന്റെയും വിവേകത്തിന്റെയും കാരണത്താൽ തെറ്റായ കാര്യങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് തിരുവെഴുത്ത് പറയുന്നത് പോലെ മനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നു എന്ന് പറയുന്ന കാര്യമാണ്. ഇന്ന് സഭ എന്ന് വിളിക്കപ്പെടുന്നത് അതാകുന്നു. അത് ദൈവരാജ്യത്തിനെതിരാണ്.
Like in the Old Testament, God wanted to be king over Israel before it became a church. And he was king. And although they had a prophet, Samuel, a good man, and when he had told them that if they wanted a king, but they want to be like the rest of the people. They want to be like the Philistines.
അത് പഴയ നിയമത്തെ പോലെയാണ്. ദൈവം ഇസ്രായേലിന്റെ രാജാവായിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതൊരു സഭയാകുന്നതിന് മുമ്പ് അവൻ അവരുടെ രാജാവായിരുന്നു. അവർക്ക് ഒരു രാജാവിന് വേണമെങ്കിൽ ശാമുവേൽ എന്നൊരു നല്ല മനുഷ്യനായ പ്രവാചകൻ അവർക്കുണ്ടായിരിക്കുകയും അവൻ അവരോട് ഇതേക്കുറിച്ച് പറയുകയും ചെയ്തു. എന്തിരിക്കലും ബാക്കിയുള്ള ജനങ്ങളെ പോലെ അവർക്കൊരു രാജാവിനെ ആവശ്യമായിരുന്നു. അവർ ഫെലിസ്തീനെ പോലെ ആകുവാൻ ആഗ്രഹിച്ചിരുന്നു.
They just, when the Holy Ghost fell on them back under 40 years ago, and the power began to pour out, they began to dance and shout and speak with tongues, they wouldn't leave it alone. They had to organize it.
That's right.
പ്രൊട്ടസ്റ്റന്റുകാരായ ജനങ്ങൾക്കും പറ്റിയിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. അവർ ഒറ്റയ്ക്കത് ധാരാളമാകുന്നില്ല. 40 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാ അവരുടെ മേൽ വീഴുകയും ശക്തി അവരിലേക്ക് പകരുകയും ചെയ്തപ്പോൾ അവർ നൃത്തം ചെയ്യുകയും ഒച്ചവെക്കുകയും അന്യഭാഷ പറയുകയും ചെയ്തു. അവർ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടില്ല. എന്നാൽ അവർക്കത് സംഘടനയാക്കേണ്ടിയിരുന്നു.
Then along came one and called him a general council. Along came another with a little light on the name Jesus Christ, and they called them the new issues and turned them out.
അതോടൊപ്പം വേറൊന്നും അവിടെ കടന്നു വന്നു. അവർ അതിനെ ജനറൽ കൗൺസിൽ എന്ന് വിളിച്ചു. അതോടൊപ്പം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു സ്വല്പം വെളിച്ചത്തോടുകൂടി വേറൊന്ന് വരികയും അതിനെ പുതിയ സംഗതികൾ എന്ന് വിളിച്ച് അങ്ങനെ അത് നിഷേധിച്ചു കളയുകയും ചെയ്തു.
Then they got them an organization called the PAJC, Pentecostal Assemblies of Jesus Christ. A little friction come in between them, whether he's coming on a white horse or how he was coming, and they organized another called VAFW, Pentecostal Assemblies of the World. Oh, my, my.
അതിനുശേഷം അവർക്ക് പി എ ഓഫ് ജെ സി, അതായത് യേശു ക്രിസ്തുവിന്റെ പെന്തിക്കോസ്റ്റൽ അസംബ്ലി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംഘടനയുണ്ടായി. അവരുടെ ഇടയിൽ അവൻ വെള്ളക്കുതിരയിലാണോ വരുന്നത് അതോ എങ്ങനെയാണ് അവൻ വരുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ സംഘർഷമുണ്ടാകുകയും അവർ വേറൊരു സംഘടന ഉണ്ടാക്കിയിട്ട് അതിനെ പി എ ഓഫ് ഡബ്ല്യു, അതായത് പെന്തിക്കോസ്റ്റൽ അസംബ്ലീസ് ഓഫ് ദ വേൾഡ് എന്ന് വിളിക്കുകയും ചെയ്തു. ഓ ദൈവമേ, ദൈവമേ.
Then on come the Church of God. Then they broke off a prophecy. Organized again. And every time you do it, you go out of the will of God.
That's right. Praise the Lord.
An Antichrist spirit.
അതിനെ തുടർന്ന് ചർച്ച് ഓഫ് ഗോഡ് വരികയും പ്രവചനത്തിന്റെ കാര്യത്തിൽ അവർ വീണ്ടും തകർന്നിട്ട് വീണ്ടും ഒരു സംഘടനയാക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പുറത്താകുന്നു. അതൊരു എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു.
God's church is free. God's church is bound for no boundaries because from sea to sea is God's.
Amen.
Every human being under the earth belongs to him.
ദൈവത്തിന്റെ സഭ സ്വതന്ത്രയാകുന്നു. ദൈവത്തിന്റെ സഭ യാതൊരു വേലികളാലും കെട്ടപ്പെട്ടിട്ടില്ല. കാരണം സമുദ്രം തൊട്ട് സമുദ്രം വരെ ദൈവത്തിന്റെയും ഭൂമിയിലെയും സകല മനുഷ്യരും അവൻ അവകാശപ്പെട്ടതാകുന്നു.
Whether he is Catholic, Protestant, or whatever he is, God seeks those with an honest heart. And we're saved by faith, believing him. That's the church.
അത് അവൻ കത്തോലിക്കയിലായാലും പ്രൊട്ടസ്റ്റന്റിലായാലും ആത്മാർത്ഥമായറിയ ഹൃദയത്തെ ദൈവം തേടുന്നു. അവനിൽ വിശ്വസിക്കുന്നതിനാൽ നാം രക്ഷപ്പെട്ടിരിക്കുന്നു. അതാണ് സഭ.
Now you see the church is not an organization. And every time you see organization, just remember Antichrist is wrote over it. Here it is in the Bible. That's as plain as I know how to read it.
അതുകൊണ്ട് സഭ ഒരു സംഘടനയല്ല എന്ന് നിങ്ങൾ കാണുന്നുവല്ലോ. നിങ്ങൾ ഒരു സംഘടനയെ കാണുമ്പോഴെല്ലാം ഏതൊർ ക്രിസ്തു എന്ന് അതിന്മേൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം ഓർത്തുകൊള്ളുക. ഇവിടെ ഇതാ അത് തിരുവെഴുത്തിലാകുന്നു. അതെനിക്ക് വായിക്കാൻ അറിയുന്നിടത്തോളം വ്യക്തമായിരിക്കുന്നു.
I've got plenty of precious friends sitting here that belongs to organization. I don't say you're Antichrist. I'm not calling you that. But behind the whole thing.
Yeah. Amen.
And it looks like the devil has twisted it in such a way till you have to have something like that or they won't even let you preach.
സഭാസംഘടനകളിൽ ഉൾപ്പെടുന്ന എന്റെ വളരെയധികം വിലയേറിയ സ്നേഹിതന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ എതിർ ക്രിസ്തുവാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നിങ്ങളെ അങ്ങനെ വിളിക്കുന്നതുമില്ല. എന്നാൽ ഇതിനെല്ലാം പുറമെ സാത്താൻ അതിനെ ഇപ്രകാരം തിരിച്ചു മറിച്ചു കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം അവർ നിങ്ങളെ പ്രസംഗിക്കാൻ അനുവദിക്കുകയില്ല എന്ന മാതിരി ഇപ്പോൾ കാണപ്പെടുന്നു.
You have to either be American, German, or something. See, it's all twisted around.
രാജ്യങ്ങൾക്കും അതേ കാര്യം തന്നെയാണ് പറ്റിയിരിക്കുന്നത്. ഒരു ദേശത്തെ കൂടാതെ നിങ്ങൾക്കൊരു മനുഷ്യനായിരിക്കാൻ കഴിയില്ല. എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ദേശമുണ്ടായിരിക്കണം. നിങ്ങളൊരു അമേരിക്കക്കാരനോ ജർമ്മനിക്കാരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നായിരിക്കണം. ഇതെല്ലാം കൂടി തമ്മിൽ കൂട്ടിപ്പണഞ്ഞിരിക്കുന്നു.
So really, a real born-again Christian is almost a wonder. In the sight of the world, he's a renegade. But in the sight of God, he's precious.
അതിനാൽ ഒരു യഥാർത്ഥമായി വീണ്ടും ജനിച്ച ക്രിസ്ത്യാനി വാസ്തവത്തിൽ ഒരു അലഞ്ഞു നടക്കുന്നവനാകുന്നു. ലോകത്തിന് മുമ്പിൽ അവൻ ഒരു വിശ്വാസ പാതകയാകുന്നു. എന്നാൽ ദൈവത്തിന്റെ കാഴ്ചയിൽ അവൻ വിലയേറിയവനാകുന്നു.
Wish we had time to go to Hebrews 11 and see how them faith warriors, how Abraham stepped out and called himself a pilgrim and a stranger. Said this world was his home, but he was wandering about seeking a city whose builder and maker was God.
എബ്രായർ 11 വിശ്വാസ യോദ്ധാക്കളെ കുറിച്ച് കാണുവാൻ സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. എപ്രകാരം അബ്രഹാം സ്വയം അവനെ തന്നെ താനൊരു അന്യനും പരദേശിയുമാണെന്ന് ഏറ്റുപറയുകയും ഈ ലോകം തന്റെ കൂടാരമായി പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്ത് അലഞ്ഞു നടന്നിരുന്നു. അങ്ങനെ നാം ക്രിസ്തുവിൽ മരിച്ചിരിക്കെ അബ്രഹാമിന്റെ സന്തതികളും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അത് നമ്മെ എന്താക്കി തീർക്കുന്നു? അത് നമ്മെ പരദേശികളും ആലയുന്നവരുമാക്കുന്നു.
When Israel came up out of Egypt, there was Moab, the great organized country. There was also Esau, the great organized country. And here was Israel, an undenominational, coming along, both of them fundamentally in the Word.
Israel, Misraimi ninnu porappettu vannappol, avade Moab enna sanghadaneyakkappetta valiya desham undayirunnu. Koodathu sanghadaneyakkappetta valiya deshamaya Esau undayirunnu. Ennal ivide ida Israel യാതൊരു സംഘടനയിലും ഉൾപ്പെടാതെ കടന്നു വന്നുകൊണ്ടിരുന്നു. അവർ രണ്ടുപേരും അടിസ്ഥാനപരമായും വചനത്തിലായിരുന്നു.
Remember, Balaam offered the same sacrifice that Israel offered. Seven altars, God's requirement. Seven clean sacrifices. Seven rams. Speaking of the coming of a just one. Fundamentally, they were both right. Speaking fundamentally.
ഇസ്രായേൽ അർപ്പിച്ചിരുന്നതായ ദൈവത്തിന്റെ ആജ്ഞയായ ഏഴ് വേദികളിൽ ബലിയാമം അർപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഏഴ് വെടിപ്പാക്കിയ ബലികളും ഏഴ് കോലാട്ടുകൊട്ടന്മാരെയും അവയെല്ലാം നീതിമാനായ അവന്റെ വരവിനെ കുറിച്ച് പറയുന്നു. അടിസ്ഥാനപരമായി സംസാരിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും ശരിയായിരുന്നു.
But what Balaam failed to see, he failed to see that supernatural amongst Israel, that interdenominational group. No place to go. They were wandering, but they were on the road somewhere.
എന്നാൽ യാതൊരു സംഘടനയിലും ഉൾപ്പെടാത്ത ഇസ്രായേലിന്റെ നടുവിലുണ്ടായിരുന്ന അമാനുഷികതയെ കാണുന്നതിൽ ബലയാം പരാജയപ്പെട്ടു പോയി. അവർക്ക് പോകുവാനായി യാതൊരു ഇടവുമില്ലാതെ അവർ അലയുകയായിരുന്നു. എന്നാൽ അവർ എവിടെയോ അവർക്കുണ്ടായിരുന്ന വഴിയിലായിരുന്നു.
That's the way the church of the living God is today. It's unorganized as far as the world's concerned, but it's bound together by not organization ties, but by the power and the spirit of Jesus Christ, by the bonds of love.
ദൈവത്തിന്റെ ജീവനുള്ള സഭയും അതേ രീതിയിലാകുന്നു. ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് സംഘടനയാക്കപ്പെട്ടിട്ടുള്ളതല്ല, എന്നാൽ അത് തമ്മിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. അത് സംഘടനയാൽ അല്ല കെട്ടപ്പെട്ടിരിക്കുന്നത്, എന്നാൽ യേശു ക്രിസ്തുവിന്റെ ശക്തിയാലും ആത്മാവാലും സ്നേഹത്താലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു മെത്തഡിസ്റ്റുകാരനെയും ബാപ്റ്റിസ്റ്റുകാരനെയും അവർ തമ്മിൽ ഒരു കാര്യത്തിൽ യോജിക്കാതെ ഒരുമിച്ച് നടക്കാൻ കഴിയില്ല എന്നവർ കണ്ടിരിക്കെ തന്നെയും അവർ ഒരാൾ മറ്റൊരാളിന്റെ തോളിൽ തട്ടിക്കൊണ്ട് എന്റെ വിലയേറിയ സഹോദര എന്ന് പറയാനിടയാക്കുന്നു.
People say, are you a Christian? I'm a Baptist. That don't answer the question at all. Am I a Christian? I'm Pentecost. That don't answer the question.
നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ജനങ്ങൾ ചോദിക്കും. ഞാനൊരു ബാപ്റ്റിസ്റ്റുകാരനാകുന്നു. അത് ആ ചോദ്യത്തിന് ഉത്തരമേ നൽകുന്നില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണോ, ഞാൻ പെന്തിക്കോസ്തുകാരനാകുന്നു, അതും ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല.
If you are a Christian, you are a born again creature. You are in a mystic kingdom of God. Your eyes are not on things in this world, but on things above. And that's when you are in the church.
Amen.
That is the church. It is not an organization. It can never be an organization.
നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ ഒരു വീണ്ടും ജനിച്ച സൃഷ്ടിയാകുന്നു. നിങ്ങൾ അജ്ഞേയമായ ദൈവരാജ്യത്തിലാകുന്നു. നിങ്ങളുടെ കണ്ണുകൾ ലോകകാര്യങ്ങളിലല്ല, എന്നാൽ ഉയരങ്ങളിലാകുന്നു. അപ്പോഴാണ് നിങ്ങൾ സഭയിലായിരിക്കുന്നത്. അതാകുന്നു സഭ. ഇതൊരു സംഘടനയല്ല. അതിനൊരിക്കലും ഒരു സംഘടനയായിരിക്കാൻ കഴിയുകയുമില്ല.
Take me on record. The church of the living God can never be any certain group. It cannot be an organization.
Amen.
It has to be a mystical body.
Amen.
The Holy Spirit. A little farther, if we get time, we'll get right into it.
എന്റെ വാക്കുകളെ രേഖപ്പെടുത്തിക്കൊള്ളുക. ജീവനുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് ഒരിക്കലും ഒരു പ്രത്യേക കൂട്ടമായിരിക്കാൻ കഴിയില്ല, അതിനൊരു സംഘടനയായിരിക്കാൻ കഴിയുകയില്ല. അതിന് പരിശുദ്ധാത്മാവായ അഗ്നേയ ശരീരമാകേണ്ടിയിരിക്കുന്നു. നമുക്ക് സമയം കിട്ടുന്ന പക്ഷം കുറച്ചുകൂടി നാം അതിൽ കടക്കുന്നതാണ്.
Now you see what church means? Church means a called out bunch. A called out people. That's governed only by the king of this Messiah kingdom.
ഇപ്പോൾ സഭ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നില്ലേ? സഭ എന്ന് വെച്ചാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടമാകുന്നു. അതായത് ഈ മശിഹായുടെ സാമ്രാജ്യത്തിലെ രാജാവിനാൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന ഒരു കൂട്ടം വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനമാകുന്നു.
Oh, isn't that wonderful?
Hallelujah.
I love that when I read that in the today in when I said the kingdom, the messianic empire. The writer put it. Messianic empire.
ഹോ, അത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? ഞാനത് ഇഷ്ടപ്പെടുന്നു. ഞാനത് വായിച്ചപ്പോൾ മശിഹ ചക്രവർത്തിയുടെ സാമ്രാജ്യം, അതായത് മശിഹ സാമ്രാജ്യം എന്ന് ഗ്രന്ഥകാരൻ അതിനെക്കുറിച്ച് അവിടെ എഴുതിയിരുന്നു.
The writer also said, there is not such a thing as the Church of the Living God ever being organized. An organization is something that was adapted into to take the place of.
കൂടാതെ ജീവനുള്ള ദൈവത്തിന്റെ സഭ എപ്പോഴെങ്കിലും സംഘടനയായിട്ടുള്ളതായ ഒരു കാര്യമേയില്ല എന്നും ഗ്രന്ഥകാരൻ എഴുതിയിരുന്നു. ഒരു സംഘടന എന്ന് വെച്ചാൽ എന്തിന്റെങ്കിലും ഒരു സ്ഥാനത്തെ എടുക്കുന്നതിനായി പ്രയോഗിക്കുന്ന മറ്റൊരു കാര്യമാകുന്നു.
That's just exactly why all these false doctrines was brought in to take the place of the real. That's the reason the woman had in her hand a cup of the filthiness of her abomination.
യഥാർത്ഥമായതിന്റെ സ്ഥാനത്തെ എടുക്കുന്നതിനായി കള്ള ഉപദേശങ്ങൾ ഈ രീതിയിലാണ് ശരിക്കും കൊണ്ടുവരപ്പെട്ടത്. ആ കാരണത്താലാണ് ഈ സ്ത്രീയുടെ കയ്യിൽ അവളുടെ വേശ്യാവൃത്തിയുടെ മിളയച്ചത് നിറഞ്ഞ പാനപാത്രം ഉണ്ടായിരുന്നത്.
Now you see, I'm not saying the Pentecostals is just as guilty as the Catholic or the Pilgrim Holiness or the Nazarenes or the Baptist or Methodist.
ഇപ്പോൾ ഇത് ഞാൻ പറയുന്നതല്ലെന്ന് നിങ്ങൾ കാണുന്നില്ലേ? പെന്തിക്കോസ്തുകാർ കത്തോലിക്കരുടെ അത്രയും തന്നെ, അല്ലെങ്കിൽ പിൽഗ്രിം ഹോളിനെസ്സോ നാസറീനോ ബാപ്റ്റിസ്റ്റോ മെതഡിസ്റ്റുകാരുടെ അത്രയും തന്നെ അപരാധിയാകുന്നു.
But in all those denominational churches, God has children.
Amen.
They belong into this mystic kingdom. The only thing they're waiting for is to see that something take place that'll draw their hearts into it. I'm so glad to know tonight that they're coming from the east and west, north and south.
Amen.
Pulling themselves out, worshiping, waiting for the coming of the Lord.
എന്നാൽ ഈ സഭാസംഘടനകളിലെല്ലാം ദൈവത്തിന് മക്കളുണ്ട്. അവർ ഈ അഗ്നേയ രാജ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയും അത് അവരുടെ ഹൃദയത്തെ കൂടുതലായി അടുപ്പിക്കുകയും ചെയ്യുന്നതിനായി മാത്രം അവർ കാത്തിരിക്കുന്നു. അവർ കിഴക്കുനിന്നും പടിഞ്ഞാറ് നിന്നും തെക്കുനിന്നും വടക്കു നിന്നും കർത്താവിന്റെ വരവിനെയും കാത്ത് അവനെ ആരാധിച്ചുകൊണ്ട് വരുന്നു എന്നറിയുന്നതിൽ ഞാൻ സന്തോഷവാനാകുന്നു.
And said they'd run from the east to the west, north and south, seeking for the true word of God.
Amen, that's right.
A famine, not for bread and water, but for the hearing of the word of God.
അന്ത്യകാലത്ത് അവർ അത് ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അത് ശരിക്കും സത്യമാണ്. അവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്കോട്ടേക്കും ദൈവത്തിന്റെ സത്യവചനത്തെ തേടി വരും. അപ്പത്തിന്റെയോ വെള്ളത്തിന്റെയോ ക്ഷാമമില്ല, എന്നാൽ ദൈവവചനം കേൾക്കുന്നതിന്റേതാകുന്നു.
They want you to come join this. Come join this. There's nothing you join. In the kingdom of God, there's not one thing you can join.
That's right.
It's an experience.
That's right.
Of being born into the church, not joined into it.
അവർ നിങ്ങളോട് ഇതിൽ ചേരുക അതിൽ ചേരുക എന്ന് ആവശ്യപ്പെടും. നിങ്ങൾ യാതൊന്നിലും ചേരുന്നില്ല. ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് ചേരുന്നതിനായി യാതൊന്നുമില്ല. അത് സഭയിലേക്ക് ചേരുന്നതിന്റെ അല്ല, എന്നാൽ വീണ്ടും ജനിച്ചിരിക്കുന്നതിന്റെ അനുഭവമാകുന്നു.
Now, I'll make you a little more on that in a minute. I've got some more scriptures wrote down there. But now let's go to the second thought, so we can try to get through all of it.
ഞാൻ കുറച്ചുകൂടി അതിൽ കടക്കുന്നതാണ്. എന്റെ പക്കൽ കുറച്ച് തിരുവെഴുത്തുകൾ കൂടി എഴുതിയതുണ്ട്. എന്നാൽ അതിന്റെ രണ്ടാമത്തെ ചിന്താഗതിയിലേക്ക് നമുക്ക് കടക്കാം. അതിനാൽ നമുക്ക് അവയിലെല്ലാം കൂടി കടന്നുപോകാൻ ശ്രമിക്കാവുന്നതാണ്.
Who set it up? That is this mystical body. Who started this? Jesus Christ. And it is he is the head of this mystical body. He's the king over it, working his own will in his dominion.
അതായത് ഈ അഗ്നേയ ദേഹത്തെ ആരാണ് പണിതത്? ആരാണ് ഇത് തുടങ്ങിയത്? യേശു ക്രിസ്തുവാണ്. ഈ ആജ്ഞയെ ദേഹത്തിന്റെ തല അവനാകുന്നു. അവൻ അതിന് രാജാവായിട്ട് തന്റെ സാമ്രാജ്യത്തിൽ തന്റെ സ്വന്തം ഇഷ്ടത്തെ പ്രവർത്തിക്കുന്നു.
Not a bishop's control or a church board's control, but a king, which is Messiah himself working in his own domain.
അതൊരു ബിഷപ്പിന്റെ നിയന്ത്രണമോ ഒരു സഭാ ഭരണകർത്താക്കളുടെ നിയന്ത്രണമോ അല്ല, എന്നാൽ മസീഹ സ്വയം രാജാവായി തന്റെ സ്വന്തം ഇഷ്ടത്തെ തന്റെ സാമ്രാജ്യത്തിൽ പ്രവർത്തിക്കുകയാണ്.
When did it begin? At Pentecost. Not the Pentecostal organization, the Pentecostal experience. That's when it began with you.
ഇതെപ്പോഴാണ് തുടങ്ങിയത്? പെന്തക്കോസ്ത് നാളായിരുന്നു. അത് പെന്തക്കോസ്തുകാരുടെ സഭാ സംഘടനയല്ല, പെന്തക്കോസ്തിന്റെ അനുഭവമാകുന്നു. അപ്പോഴാണ് അത് നിങ്ങളോടൊപ്പം തുടങ്ങിയത്.
He spoke of its coming. He said what would take place. He told it was coming.
അതിന്റെ വരവിനെക്കുറിച്ച് അവൻ പറഞ്ഞിരുന്നു. എന്ത് സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നു. അത് വരുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു.
Now, if we will, we can turn to Luke 24th chapter 49th verse. And we can see here, start reading some scriptures so these people that's taken this can put it down. Luke 24:49. We'll see what he said.
നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം നമുക്ക് ലൂക്കോസിന്റെ 24 അധ്യായം 49 വാക്യങ്ങളിലേക്ക് തിരിച്ചിട്ട് കുറച്ച് തിരുവെഴുത്തുകൾ കൂടി വായിക്കാൻ കഴിയും. അതിനാൽ ആളുകൾക്ക് ഇത് കുറിച്ചെടുക്കാൻ കഴിയും. ലൂക്കോസ് 24:49 അവൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം.
And behold, I send the promise of my Father upon you, but tarry ye in the city of Jerusalem until you're endued with power from on high.
എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നവരോട് പറഞ്ഞു.
Now he promised of a coming church, a coming kingdom. Now turn right over to Acts 1:8. Now remember he spoke also in Matthew 16:18 of upon this rock he would build his church and the gates of hell should not prevail against it. We're going to get to that just in a few minutes. As we go on down into the other subject.
അവൻ ഒരു സഭയുടെ വരവിനെയും ഒരു സാമ്രാജ്യത്തിന്റെ വരവിനെയും നമുക്കിപ്പോൾ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പ്രവർത്തികൾ 1:8 നമുക്കിപ്പോൾ തിരിക്കാം. കൂടാതെ ഈ പാറമേൽ അവൻ തന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് മത്തായി 16:18 അവൻ പറഞ്ഞിട്ടുള്ളതിനെയും ഓർക്കുക. മറ്റു വിഷയത്തിലേക്ക് നാം ഇതിനെ തുടരുമ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഞാൻ അത് എടുക്കാൻ പോകുകയാണ്.
But you shall receive power after the Holy Ghost has come upon you, and you shall be witnesses unto me both in Jerusalem, Judea, Samaria, and to the utmost parts of the world.
പ്രവർത്തികൾ 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു.
A coming kingdom of witnesses. Witnesses of his resurrection. Witnesses of his power. Witnesses of his being alive. You're my witnesses. Now, Acts 1:8.
ഒരു സാക്ഷികളുടെ സാമ്രാജ്യം വരികയാണ്. അത് അവന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളും അവന്റെ ശക്തിയുടെ സാക്ഷികളും അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ സാക്ഷികളുമാകുന്നു. ഇപ്പോൾ പ്രവർത്തികൾ 1:8 നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു.
Then we also find that in Ephesians, the first chapter, 22nd verse. You're just putting that down. Just, there's plenty of it to put down, but just to nail it down to make it sure that you see it.
കൂടാതെ എഫെസ്യർ 1:22 നാം അത് കാണുന്നു. വളരെയധികം തിരുവെഴുത്തുകൾ കുറിച്ചെടുക്കുന്നതിനായിട്ടുണ്ട്. എന്നാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് തീർച്ചയാക്കുന്നതിന് വേണ്ടിയാണ്.
All right. The 22nd verse of Ephesians, the first chapter. And has put all things under his feet, that's Christ, and gave him to be the head over the things to the church, which is his body, and the fullness of him that filleth all in all.
Amen.
എഫെസ്യർ എഴുതിയ ലേഖനം 1:22 വാക്യം, സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ചു, അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
Who set this church up? Jesus Christ. No bishop, no group of man, no pope, no man-made powers at all, But Jesus Christ spoke of it being his kingdom that was coming in power.
ആരാണ് സഭയെ പണിതിരിക്കുന്നത്? യേശു ക്രിസ്തുവാകുന്നു. ഒരു ബിഷപ്പോ ഒരു കൂട്ടം ജനങ്ങളോ ഒരു പോപ്പോ ഒരു മനുഷ്യനിർമ്മിതമായ ശക്തിയോ അല്ല. എന്നാൽ അധികാരത്തിലേക്ക് വരുന്ന തന്റെ രാജ്യത്തെ കുറിച്ചാണ് അവൻ സംസാരിച്ചിരുന്നത്.
Verily I say you, some stand here shall not see death until they see the kingdom of God coming in power.
ദൈവരാജ്യം വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് അവൻ മത്തായി 16 അധ്യായത്തിൽ പറയുന്നു.
Just a few days after he was crucified and the Holy Ghost fell.
Amen.
Some stand here shall not see death until they see the kingdom of God.
അതിന്റെ കുറച്ച് ദിവസത്തിന് ശേഷം അവൻ ക്രൂശീകരിക്കപ്പെടുകയും പിന്നെ പരിശുദ്ധാത്മാവ് വരികയും ചെയ്തു. ദൈവരാജ്യം വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട്.
Will thou restore the kingdom at this time, the Jews asked him. He said, it's not for you to know the time or the season, what the Father has put in his own mind. But you shall receive power. Acts 1. You shall receive power after the Holy Ghost has come upon you.
നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് യഹൂദന്മാർ അവനോട് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ നിങ്ങൾ ശക്തിയെ പ്രാപിക്കും. അത് പ്രവൃത്തികൾ 1 അധ്യായമാകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും.
യു ഷാൽ റിസീവ് പവർ ഇഫ് യു ആർ മേഡ് എ ബിഷപ്പ്, ഇഫ് യു ആർ മേഡ് എ പ്രീച്ചർ, ഇഫ് യു ആർ മേഡ് എ പോപ്പ്, ഇഫ് യു ആർ മേഡ് എ പ്രീസ്റ്റ്. യു ഷാൽ റിസീവ് പവർ ആഫ്റ്റർ ദ ഹോളി ഗോസ്റ്റ് ഹാസ് കം ഓൺ യു. ദാറ്റ്സ് എ വിറ്റ്നസ് ദാറ്റ് ഗോഡ് വാസ് ലുക്കിംഗ് ഫോർ. എ വിറ്റ്നസ് after the Holy Ghost is come.
നിങ്ങൾ ഒരു ബിഷപ്പ് ആക്കപ്പെട്ടതിനു ശേഷം, നിങ്ങൾ ഒരു പ്രാസംഗികനാക്കപ്പെട്ടതിനു ശേഷം, നിങ്ങൾ ഒരു പോപ്പ് ആക്കപ്പെട്ടതിനു ശേഷം, നിങ്ങൾ ഒരു പട്ടക്കാരനാക്കപ്പെട്ടതിനു ശേഷം ശക്തി പ്രാപിക്കുമെന്നാണോ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്നാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞുള്ളതായ ഒരു സാക്ഷിയാണ് ദൈവം നോക്കുന്നത്.
Not a witness that I'm a bishop, not a witness that I'm a pastor, but a witness of what? Of the resurrected king. That's the true church of the living God.
ഞാൻ ഒരു ബിഷപ്പ് ആകുന്നു എന്ന ഒരു സാക്ഷിയല്ല, ഞാൻ ഒരു പാസ്റ്റർ ആകുന്നു എന്ന ഒരു സാക്ഷിയല്ല. എന്നാൽ പിന്നെ എന്തിന്റെ സാക്ഷിയാണ്? ഉയർത്തെഴുന്നേൽക്കപ്പെട്ട രാജാവിന്റെ സാക്ഷിയാണ്. അതാണ് ജീവനുള്ള ദൈവത്തിന്റെ യഥാർത്ഥ സഭ.
All right. And also in Colossians 1:17 and 18, we might read this as while we're at Colossians 1:17 and 18 verse.
കൂടാതെ കൊലിസിയർക്ക് എഴുതിയ ലേഖനം 1:17-18 നാം വായിക്കുന്നതാണ്. കൊലിസിയർ 1:17-18 വാക്യങ്ങൾ.
And he who is before all things, and by him all things consist, and he is the head of the body, the church, who is the beginning, the firstborn from the dead, that in all things he might have the preeminence.
അവൻ സർവത്തിനു മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു, അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു.
Who is the head of this church? Jesus Christ. What kingdom is it? The messianic kingdom. The church. Not an organization, a church. A mystic body to which Christ is the head.
ഈ സഭയുടെ തല ആരാകുന്നു? യേശു ക്രിസ്തുവാകുന്നു. ഇതെന്ത് രാജ്യമാകുന്നു? ഇത് മിശിഹായുടെ രാജ്യമായ സഭയാകുന്നു. ഒരു സംഘടനയല്ല, ഒരു ആത്മീയ ദേഹമായ സഭയാകുന്നു. അതിന്റെ തല ക്രിസ്തുവാകുന്നു.
Walking in the spirit, obeying the king, foolish to the world, precious in the sight of God. Walking in the spirit, misunderstood, laughed at, made fun of.
ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. ആത്മാവിൽ നടക്കുകയും രാജാവിനെ അനുസരിക്കുകയുമാകുന്നു. ലോകത്തിന് മൂഢനും ദൈവം മുമ്പാകെ വിലയേറിയവനുമാകുന്നു. ആത്മാവിൽ നടക്കുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നു.
All that live godly in Christ Jesus shall suffer persecution. If they persecute the prophets which were before you, call the master of the building, Beelzebub. How much more will they call them of his disciples?
ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ ഉപദ്രവിക്കുകയും മന്ദിരത്തിന്റെ സ്വാമിയെ ബിയൽസെബൂബ് എന്ന് വിളിക്കുകയും ചെയ്തെങ്കിൽ പിന്നെ അവന്റെ ശിഷ്യന്മാരായ നിങ്ങളോട്
എത്രയധികമായിരിക്കും?
Amen.
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 That's the church of the living God. That you set it up.
എന്നാൽ നിങ്ങൾ ലോകകാര്യത്തോട് നിങ്ങളുടെ പുറം ധരിച്ചുകൊണ്ടും യാതൊരു ചങ്ങലകളാലും ബന്ധിക്കപ്പെടാതെ ആത്മാവിൽ നടക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഹമേൻ. അതാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭ. അതിനെയാണ് അവൻ പണിതുയർത്തിയത്. ഇപ്പോൾ നാം സാക്ഷികളിൽ പ്രവർത്തികൾ ഒന്നിന്റെ എട്ടിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തിയെ പ്രാപിച്ചിട്ട് എന്റെ സാക്ഷികളാകുമെന്ന് നാം കാണുന്നു.
What is the church? The mystic body of Christ. Who set it up? The Lord Jesus himself.
എന്താണ് സഭ? അത് ക്രിസ്തുവിന്റെ അജ്ഞേയമായ ദേഹമാണ്. ആരാണിത് പണിതത്? കർത്താവായ യേശു സ്വയം തന്നെ പണിതതാകുന്നു.
It wasn't set up at Rome. Neither was it set up in England by John Wesley. Neither was it set up by Calvin. Or in America the Baptist by John Smith. Neither was it set up in California by the Pentecostals. It was set up by Jesus Christ,
Amen.
The King of the Messianic Kingdom.
Amen.
That's who it was set up by.
അത് റോമിലായിരുന്നില്ല പണിതത്. അത് ജോൺ വെസ്ലിയാൽ ഇംഗ്ലണ്ടിൽ പണിതതല്ല. അത് കാൽവിനാലോ അമേരിക്കയിൽ ബാപ്റ്റിസ്റ്റുകാരനായ ജോൺ സ്മിത്തിനാൽ പണിതതോ അല്ല. പെന്തിക്കോസ്തുകാരാൽ കാലിഫോർണിയയിൽ പണിതതല്ല. എന്നാൽ അത് മെസ്സിയായുടെ സാമ്രാജ്യത്തിന്റെ രാജാവായ യേശു ക്രിസ്തുവിനാൽ പണിതതാണ്. അങ്ങനെ അവനാലാണ് ഇത് പണിയപ്പെട്ടിരിക്കുന്നത്.
He is the king. He wants to be king. He wants to rule. He wants to be Lord. People let him in, say, I'll let him be Savior, but they won't let him be Lord. Lord means ownership, rulership.
അവൻ രാജാവാകുന്നു. അവൻ രാജാവാകാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മുടെ മേൽ അധികാരം നടത്തുന്നു. അവൻ കർത്താവായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവനെ സ്വീകരിക്കുന്ന ജനങ്ങൾ പറയും, ഞാൻ അവനെ രക്ഷിതാവാകും. എന്നാൽ അവർ അവനെ കർത്താവാക്കുകയില്ല. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം അധികാരം അല്ലെങ്കിൽ കർത്തൃത്വം നടത്തുന്നവൻ എന്നാകുന്നു.
Come into my heart, Lord. Save me from hell. But don't tell me what to do. That's the attitude of the people.
കർത്താവേ, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എന്നെ നരകത്തിൽ നിന്നും രക്ഷിക്കണമേ. എന്നാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല. അതാണ് ജനങ്ങളുടെ മനോഭാവം.
That's the reason. No wonder the Bible said all the tables have become full of vomit. You know what vomit is? As a dog turns to its vomit.
ആ കാരണത്താൽ മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ഛർദി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായ എന്ന് പറയുന്നത് പോലെയാണ്.
If these organizations didn't work in the first time and God had to vomit them out, go back to them, they'll make you vomit again.
ആദ്യത്തെ പ്രാവശ്യം തന്നെ ഈ സംഘടനകൾ പ്രാവർത്തികമാകാതെ വന്നിട്ട് ദൈവത്തിനവയെ ഛർദിച്ച് പുറത്താക്കേണ്ടിയിരുന്നിരുന്നു. അവയിലേക്ക് തിരികെ പോകുന്നത് അവൻ നിങ്ങളെ വീണ്ടും ഛർദിപ്പിച്ചു കളയും.
He said, I would that you were hot or cold. Because you're lukewarm, I'll spew you from my mouth. You make God sick at his stomach.
Amen.
And he vomits us out.
നീ ശീതമാനോ ഉഷ്ണമാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നീ ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. നിങ്ങൾ ദൈവത്തിന്റെ വയറിനെ സുഖമില്ലാതെയാക്കിയിട്ട് അവൻ നിങ്ങളെ ഉമിണ്ണുകളയും.
Tell me an organization that ever fell, that ever rose again. Show me by history where one ever did.
എപ്പോഴെങ്കിലും വീണുപോയ ഒരു സംഘടന വീണ്ടും എപ്പോഴെങ്കിലും എഴുന്നേറ്റിട്ടുള്ളത് എനിക്കൊന്ന് കാണിച്ചു തരിക. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ നിന്നും എനിക്ക് കാണിച്ചു തരിക.
A man will rise up with a ministry. God will bless that man. The first thing you know, you'll turn it right around and get amongst man and make an organization out of it, and that kills it right there.
ഒരു ശുശ്രൂഷയുമായി ഒരു മനുഷ്യൻ എഴുന്നേൽക്കുകയും ദൈവം അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ കാര്യം അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നാൽ അവനത് നേരെ തിരിച്ചിട്ട് ജനങ്ങളുമായി ഇടകലർന്ന് അതിൽ നിന്നും ഒരു സംഘടന ഉണ്ടാക്കുന്നു. അത് അതിനെ അവിടെ വെച്ച് തന്നെ കൊന്നുകളയുന്നു.
Look through the histories and find one that ever come up. Not a one. Because it's all an antichrist spirit amongst the people.
ചരിത്രത്തിൽ കൂടെ അതിനെ നോക്കിയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് പിന്നെ ഉയർന്നു വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഒരെണ്ണം പോലുമില്ല. കാരണം അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ജനങ്ങളുടെ ഇടയിലായിരിക്കുന്നതാകുന്നു.
Like Moses and Aaron wanted something they could do themselves. Lord, we had so many members this year. What difference does that make? How many members you have? We're not looking for members of a church. We're looking for members of Christ's body.
Yeah.
Born into the kingdom of God. Not by the will of man, but by the will of God. Not by the spirit of man or the intelligence of man.
അത് മോശയെ മറ്റുള്ളവരും സ്വയമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചതുപോലെയാണ്. കർത്താവെ, വളരെയധികം അംഗങ്ങൾ ഈ വർഷം ഞങ്ങൾക്കുണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? നാം ഒരു സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടിയല്ല നോക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ ആത്മാവിനാലോ മനുഷ്യന്റെ വിവേകത്താലോ മനുഷ്യന്റെ ഇഷ്ടത്താലോ അല്ലാതെ ദൈവ ഇഷ്ടത്താൽ ദൈവരാജ്യത്തിലേക്ക് ജനിച്ച ക്രിസ്തുവിന്റെ ദേഹത്തിലെ അംഗത്തെയാണ് നാം നോക്കുന്നത്.
Paul said, I never come to you with the wisdom of man. I come to you with the Spirit of God and the power of His resurrection.
Amen.
That your faith will not rest in the wisdom or chant the words of man, but in the power of the resurrection of Jesus Christ. That's what He come in. God help us that we do the same thing.
ഞാൻ മനുഷ്യന്റെ ജ്ഞാനം കൊണ്ടല്ല നിങ്ങളുടെ ഇടയിൽ വന്നതെന്ന് പൗലോസ് പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ആത്മാവോടും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയോടും കൂടെയാണ് വന്നത്. അതിനാൽ നിങ്ങളുടെ വിശ്വാസം മനുഷ്യന്റെ ജ്ഞാനത്തിലോ വശീകരണ വാക്കുകളിലോ ആയിരിക്കാതെ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ ആധാരമാക്കേണ്ടിയിരിക്കുന്നു. അവന്റെ ഉദ്ദേശം അതായിരുന്നു. അതേ കാര്യം തന്നെ ചെയ്യാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ. നാം ഓരോ കാര്യങ്ങളിലായി വളരെയധികം സമയം ചിലവാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഈ സഭയുടെ സന്ദേശം എന്താണെന്നും ഈ സഭ എന്താണ് പഠിപ്പിക്കേണ്ടതെന്നും എന്താണ് ഇതിന്റെ സന്ദേശമെന്നും നാം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു.
The first message I can think of that this church mystical body will teach will be repentance.
ആദ്യത്തെ സന്ദേശം ഈ അജ്ഞേയ ദേഹമായ സഭ പഠിപ്പിക്കുന്നതിനായി എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത് മാനസാന്തരമാണ്.
Let's turn to Luke 24 again, just for a moment. Luke 24 chapter. The first thing the church is to do is to repent. And it will teach repentance.
ഒരു നിമിഷത്തേക്ക് ലൂക്കോസിന്റെ 24 അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം. ആദ്യത്തെ കാര്യം സഭ ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുകയും മാനസാന്തരത്തെ പഠിപ്പിക്കുകയുമാണ്.
Now Jesus fixing to leave, this is the last chapter, when he's fixing to leave the earth. Luke 24:46. Let's begin with the 46th verse.
ഇപ്പോൾ യേശു ഭൂമി വിട്ടു പോകുന്നതിനായി തയ്യാറെടുക്കുകയാണ്. അവൻ വിട്ടു പോകുന്നതിന് മുമ്പുള്ള അവസാനത്തെ അധ്യായമാണ്. ലൂക്കോസ് 24:46 വാക്യം തൊട്ട് നമുക്ക് തുടങ്ങാം.
And he said unto them, Thus it is written, and thus it behooved Christ to suffer, and to rise from the dead the third day, and that repentance and remission of sins.
Christu kashtam anubhavikkeyum, moonam naal marichavaril ninnum ezhuthinilkkeyum, avante naamathil manasandravum paapamojanavum.
Oh, I want that to soak in, cause I'm coming to do something in a minute on that. Remission of sins.
ഹോ, ഇത് നിങ്ങളിൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പാപങ്ങളുടെ മോചനം എന്ന കാര്യത്തിലേക്ക് ഒരു നിമിഷത്തേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു.
Repentance towards God and remitting of sins should be preached in His name among all nations, beginning at Jerusalem, and ye are witnesses of these things.
അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു.
Suffer, said the scriptures. He's the one the prophets spoke of. He's the one the whole Bible turned around, involved around him. Surely he'd know what ought to be taught. He'd know what ought to be done. And he said repentance and remission of sins must be preached to all nations for a witness.
അവൻ കഷ്ടം അനുഭവിക്കണമെന്ന് തിരുവെഴുത്ത് പറയുന്നു. പ്രവാചകൻ സംസാരിച്ചിരുന്നത് അവനായിരുന്നു. മുഴുവൻ വേദപുസ്തകവും തിരിഞ്ഞിരിക്കുന്നതും വലയം വെച്ചിരിക്കുന്നതും അവനെയാകുന്നു. അതിനാൽ എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് അവന് തീർച്ചയായും അറിയാം. എന്താണ് ചെയ്യേണ്ടതെന്ന് അവന് തീർച്ചയായും അറിയാം. അതിനാൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതിയോടും ഒരു സാക്ഷ്യത്തിനായിട്ട് പ്രസംഗിക്കണം എന്നവൻ പറഞ്ഞു.
Organization church began at Rome, come on to Germany for Martin Luther, on to England for Wesley, on to the United States for John Smith, California for Pentecost.
സംഘടന റോമിൽ നിന്നാണ് തുടങ്ങിയത്. സഭാ സംഘടനയുടെ തുടക്കം റോമാകുന്നു. അത് മാർട്ടിൻ ലൂതറിന് വേണ്ടി ജർമ്മനിയിൽ വരികയും വെസ്ലിക്കായി ഇംഗ്ലണ്ടിലേക്കും ജോൺ സ്മിത്തിനായി അമേരിക്കയിലേക്കും പെന്തക്കോസ്തനായി കാലിഫോർണിയയിലേക്കും തുടരുന്നു.
But the church begin at Jerusalem.
Amen.
Repentance towards God and the baptism in the name of Jesus Christ for remission of sins.
Amen.
Begin at Jerusalem and should he said.
എന്നാൽ സഭ തുടങ്ങിയത് യെരുശലേമിൽ നിന്നാകുന്നു. ദൈവത്തോട് മാനസാന്തരവും പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനവും യെരുശലേമിൽ നിന്ന് തുടങ്ങി അങ്ങനെ വേണം എന്നവൻ പറഞ്ഞു.
Didn't say it all reach it. It should begin. It should go to all the world. It should be preached. But there's very little of it. But that's what he said. Amen. It's message. That's the message of the church. Show me the church's teaching.
Amen. Help us.
Tell me where it's at. You don't find it.
അവരെല്ലാം അതിനെ എത്തിക്കൊള്ളും എന്നവൻ പറഞ്ഞില്ല. എന്നാൽ അത് തുടങ്ങിയിരിക്കണം, അത് ലോകത്തെല്ലായിടത്തേക്ക് ചെന്നിരിക്കണം, അത് പ്രസംഗിച്ചിരിക്കണം. എന്നാൽ വളരെ കുറച്ചേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സഭയുടെ സന്ദേശം ഇതാണെന്ന് അവൻ പറഞ്ഞു. ഇത് പഠിപ്പിക്കുന്ന സഭ എനിക്ക് കാണിച്ചു തരിക, എവിടെയാണ് എനിക്ക് പറഞ്ഞു തരിക. നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല.
Matthew 28:20. Jesus is king and alive forevermore. That's what the church should teach.
ഇപ്പോൾ രണ്ടാമത്തെ സന്ദേശം എന്നത് യേശു രാജാവാകുന്നു, യേശു രാജാവാകുന്നു, കൂടാതെ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മത്തായി 28:20 യേശു രാജാവാകുന്നു, അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അതാണ് സഭ പഠിപ്പിക്കേണ്ടതായ കാര്യം.
Matthew 28:20, teaching them to observe all things whatsoever I have commanded you, and lo, I am with you always, even unto the end of the world.
മത്തായി 28:20, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു.
Hebrews 13:8, Jesus Christ the same yesterday, today and forever.
Amen.
That's the message of the church.
Amen.
Doing his work, proving his resurrection and giving witnesses.
അത് ശരിയല്ലേ? എബ്രായർ 13:8 പ്രകാരം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അതാകുന്നു സഭയുടെ സന്ദേശം. അവന്റെ പ്രവൃത്തികളെ ചെയ്യുകയും അവന്റെ പുനരുദ്ധാനത്തെ തെളിയിക്കുകയും സാക്ഷീകരിക്കുകയും ആകുന്നു.
Now, Acts 5:32, where we see whether they had it or not. As we turn. Acts 5:32. And we are his witnesses of these things, and so is also the Holy Ghost, whom God has given to them that obey him.
ഇപ്പോൾ പ്രവൃത്തികൾ 5:32 അവർക്കത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് കാണാവുന്നതാണ്. പ്രവൃത്തികൾ 5:32 നമുക്ക് തിരിക്കാം. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു.
He's got to be witness. John 14:12. He gives a teaching what the church should do. John 14:12. We'll see what that says. John 14:12. So we read it. Make it official.
അവന് സാക്ഷിയാകേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ 14:12 സഭ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഉപദേശത്തെ അവൻ കൊടുക്കുന്നു. യോഹന്നാൻ 14:12 അവൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. യോഹന്നാൻ 14:12 വായിച്ചിട്ട് നമുക്കതിനെ അധികാരപൂർവമായതാക്കാം.
All right. John 14:12. Verily, verily, I say unto you, he that believeth on me, the works that I do shall he do also. And greater works than these do he do, because I go to my Father.
യോഹന്നാൻ 14:12. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും.
That's the message of the church. Jesus Christ the same yesterday, today, forever, living in the church, king of the church, raised from the dead, same yesterday, today, forever, performing the same works, doing the same things that Jesus did. That's the message of the church. If the church isn't teaching that, it's teaching some false theology.
Amen.
That's what Jesus commanded him to preach.
സഭയുടെ സന്ദേശം അതാകുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ തന്റെ സഭയിൽ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയും സഭയുടെ രാജാവുമാകുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ട് യേശു ചെയ്ത അതേ കാര്യങ്ങളെ ചെയ്യുകയും അതേ കാര്യങ്ങളെ നിർവഹിക്കുകയും ചെയ്യുന്നു. അതാണ് സഭയുടെ സന്ദേശം. സഭയെ അത് പഠിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് മറ്റെന്തെങ്കിലും തെറ്റായ വേദശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത്. യേശു അവരോട് പ്രസംഗിക്കുന്നതിനെ കൽപ്പിച്ചതും അതായിരുന്നു.
What else will be? How will we know whether these people, they say, well, I'm a believer. Let's see what his last commission was to his church for believers. Mark 16. Take Mark the 16th chapter. And we'll find out what his last message was to the church. And we'll see then whether we're following out his commission.
മറ്റെന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്? ഈ ജനങ്ങൾ പറയും ഞാനൊരു വിശ്വാസിയാകുന്നുവെന്ന്. അതങ്ങനെയാണോ എന്ന് നാം എങ്ങനെ അറിയും? വിശ്വാസികൾക്ക് വേണ്ടി തന്റെ സഭയോടുള്ള അവസാനത്തെ കൽപ്പന എന്തായിരുന്നുവെന്ന് നമുക്ക് മാർക്കോസ് 16 നോക്കാം. മാർക്കോസ് 16 അധ്യായം എടുക്കുക. എന്നിട്ട് അവന്റെ സഭയോടുള്ള അവന്റെ അവസാനത്തെ സന്ദേശം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നാം അവന്റെ കൽപ്പനയെ അനുഗമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം.
Mark 16, let's begin at the 14th verse. After he appeared unto the 11, that's after his resurrection, as they sat at meat. Here's the commission to the church now, listen. The last commission. We'll check ourselves whether we're believers or whether we're in this church or not.
മാർക്കോസ് 16:14 വാക്യം തൊട്ട് തുടങ്ങാം. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. സഭയോടുള്ള അവന്റെ അവസാനത്തെ കൽപ്പന ഇതാകുന്നു, ശ്രദ്ധിക്കുക. നാം വിശ്വാസികളാണോ അല്ലയോ എന്നും, അല്ലെങ്കിൽ നാം ഈ സഭയിലാണോ അല്ലയോ എന്നും നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ചു
നോക്കാം. Because they believed not them which had seen him after his after he was risen.
പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു.
Somebody had seen him. Somebody was trying to tell him about it. And they did not believe it. If that isn't the same thing today.
ആരോ അവനെ കണ്ടിരുന്നു, ആരോ അതിനെക്കുറിച്ച് അവരോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അവരത് വിശ്വസിക്കുകയും ചെയ്തിരുന്നില്ല. ഇന്നും അതേ കാര്യം തന്നെ അല്ലെങ്കിൽ പിന്നെ എന്താണ്?
We know he lives. We have the witness of his spirit in us. We see his power move over the audiences and tens of thousands of people and discern their thoughts and hearts just exactly like he did when he was here. Like the Bible said, the word of God, he is the word of God.
അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് നമുക്കറിയാം. അവന്റെ ആത്മാവിന്റെ സാക്ഷ്യം നമ്മിലായിരിക്കുന്നു. അവന്റെ ശക്തി ശ്രോതാക്കളുടെയും 10,000-ഓളം ജനങ്ങളുടെയും ഇടയിൽ കൂടി നീങ്ങിയിട്ട് അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതുപോലെ തന്നെ അവരുടെ ഹൃദയ രഹസ്യങ്ങളെ വിവേചിച്ചറിയുന്നത് നാം കണ്ടിരിക്കുന്നു. അത് വേദപുസ്തകം പറയുന്നതുപോലെ ദൈവവചനമാകുന്നു. അവൻ തന്നെ ദൈവത്തിന്റെ വചനമാകുന്നു.
In the beginning was the word, and the word was with God, and the word was made flesh and dwelt among us. The word of God is sharper, more powerful than a two-edged sword, cutting even to the marrow of the bone and a discerner of the thoughts and intents of the heart.
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളും ചെയ്യും. ക്രിസ്തു അത് ചെയ്ത് നാം കാണുന്നു. അവനത് ചെയ്ത് എത്ര പേർ കാണുന്നുണ്ട്? തീർച്ചയായും അവനത് ചെയ്യുമെന്ന് നമുക്കറിയാം. അവൻ ഇവിടെ ജീവിക്കുന്നു, അവൻ നമ്മുടെ ഹൃദയത്തിലാകുന്നു.
Some fellow raised up a few years ago and established a church and wrote a catechism, and that's what we hold on to. That's pagan.
Amen.
Right. No truth to that.
അവരത് വിശ്വസിക്കുന്നില്ല. അവർ അന്നത് വിശ്വസിച്ചിരുന്നില്ല. അവർ ഇന്നും അത് വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് അവൻ മരിച്ചു, അതെല്ലാമായിരിക്കുന്നു. ആരോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് ഒരു സഭയെ സ്ഥാപിക്കുകയും ചോദ്യോത്തര രൂപത്തിൽ മതതത്വങ്ങൾ എഴുതുകയും അങ്ങനെയുള്ള ഏതോ തരത്തിൽപ്പെട്ട ഇതിഹാസപരമായ ഒരു കാര്യത്തെ നാം പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. അത് വിഗ്രഹാരാധനയാണ്. അതിൽ യാതൊരു സത്യവുമില്ല. ഹോ, ആ മനുഷ്യൻ അതിനെ ചെയ്തിരിക്കുന്നത് സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ആ മനുഷ്യൻ അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയവനായിരിക്കാൻ ഇടയുണ്ട്. എന്നാൽ ദൈവം തന്റെ സഭയെ അപ്രകാരം നിയന്ത്രിക്കുന്നില്ല. അവൻ ഒരിക്കലും അതിനെ ആവശ്യമില്ല.
When they asked for a king, Samuel called him and said this. He said, I want to ask you something. Have I ever failed you? Have I ever asked you for any of your money? Have I ever told you anything in the name of the Lord but what was right? God don't want you to have a king. He wants to be your king.
അവർ ഒരു രാജാവിനെ ചോദിച്ചപ്പോൾ ശാമുവേൽ അവരെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചില കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളിൽ ആരുടെയെങ്കിലും കാശ് ചോദിച്ചിട്ടുണ്ടോ? യഹോവയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുകയും അത് സംഭവിക്കാതെയും ഇരുന്നിട്ടുണ്ടോ? നിങ്ങൾക്കൊരു രാജാവ് ഉണ്ടായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം സ്വയം നിങ്ങളുടെ രാജാവായിരിക്കാൻ ആഗ്രഹിക്കുന്നു.
He said, Oh, Samuel, sure, you're right, you're a good prophet. You've never told us nothing but the truth. You've never begged us for money. Them things are true, but we want to be like the rest of them. We want a king anyhow.
Oh, Samuel, തീർച്ചയായും നീ പറയുന്നത് ശരിയാണ്. നീ ഒരു നല്ല പ്രവാചകനാണ്. നീ സത്യമല്ലാതെ മറ്റ്യാതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നീ ഒരിക്കലും ഞങ്ങളോട് കാശിനായി യാചിച്ചിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം സത്യമാണ്. എന്നാൽ ഞങ്ങൾ ബാക്കിയുള്ളവരെ പോലെയാകുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയൊക്കെ ആയാലും ഞങ്ങൾക്കൊരു രാജാവ് ആവശ്യമായിരിക്കുന്നു എന്നവർ പറഞ്ഞു.
Samuel said it's going to cause you heartaches and troubles. He's going to take your sons and daughters. He's going to pollute them, and the things he'll do it. And he did.
Amen.
But still, they wanted a king.
അത് നിങ്ങൾക്ക് ഹൃദയവേദനയും കുഴപ്പങ്ങളും ഉണ്ടാക്കുമെന്ന് ശാമുവേൽ അവരോട് പറഞ്ഞു. അവൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും എടുക്കും. അവൻ ചെയ്യുന്നതായ കാര്യങ്ങളിൽ കൂടി അവരെ ദുഷിപ്പിച്ചു കളയും. അങ്ങനെ അവനത് ചെയ്യുകയും ചെയ്തു. എന്നിരിക്കലും അവർക്കൊരു രാജാവിനെ ആവശ്യമായിരുന്നു. അതേപ്രകാരം തന്നെയാണ് ഇന്നും അവർ ചെയ്യുന്നത്. ഓ, ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു നാമത്തോട് നമുക്ക് ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾ നമ്മോട് ചോദിക്കുമ്പോൾ നാം മെതഡിസ്റ്റ് ആണെന്നും ബാപ്റ്റിസ്റ്റ് ആണെന്നും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനെന്ന് മാത്രം പറയുക, അതാണ് ശരി, ക്രിസ്തുവിനെ പോലെ എന്നാകുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർ അത് വിശ്വസിച്ചില്ല. പിന്നെ അവൻ അവരോട്, ഇപ്പോൾ ഈ മഹത്തായ കൽപ്പനയെ ശ്രദ്ധിക്കുക, നിങ്ങൾ പോയി ലോകത്തിൽ എവിടെ വരെയാണ്? ഓ, ഞാൻ ഓർത്ത് യെരുശലേം മാത്രമാണെന്ന്. ഈ അടയാളങ്ങൾ യെരുശലേം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആരോ പറഞ്ഞു.
All the world and preach the gospel. How many knows what the gospel is?
Amen.
Not the word. Paul said the gospel come to us not in word only, but through the power and manifestation of the Holy Ghost.
Amen.
The gospel is the power of God to make the word act what it says it'll do.
Amen.
നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിപ്പീൻ. സുവിശേഷം എന്താണെന്ന് എത്ര പേർക്കറിയാം? വചനം മാത്രമല്ല. പൗലോസ് പറഞ്ഞു, സുവിശേഷം ഞങ്ങളുടെ അടുക്കൽ വന്നത് വചനത്താൽ മാത്രമല്ല, എന്നാൽ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. സുവിശേഷം എന്നത് വചനത്തെ അതെന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുന്നതിനുള്ള ദൈവത്തിന്റെ ശക്തിയാക്കുന്നു.
Yellow, black, to every creature.
നിങ്ങൾ പോയി ഭൂലോകത്തിലൊക്കെയും സുവിശേഷം പ്രസംഗിപ്പീൻ. സുവിശേഷം വെള്ളക്കാരോടും തവിട്ട് നിറക്കാരോടും മഞ്ഞയും കറുപ്പ് നിറക്കാരോടും മാത്രമാണോ പ്രസംഗിക്കേണ്ടത്? അല്ല, സകല സൃഷ്ടിയോടും എന്നാകുന്നു.
Amen.
Amen.
Every creature.
Amen.
You believe that means that?
Amen.
I seen God baffle a bull one day.
Amen.
I seen him cause hornets not to sting. I seen him raise up a possum that been laying dead all night. Every creature.
Amen.
The gospel will take effect upon anything that you ask.
ഹമേൻ. സകല സൃഷ്ടിയോടും അത് അതതിനെ അർത്ഥമാക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു ദിവസം ദൈവം ഒരു കാളയെ സംഭ്രമിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കടന്തലിനെ കുത്തുവാൻ ഇടയാക്കാതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി മുഴുവൻ മരിച്ചു കിടന്ന ഒരു ഒപ്പോസത്തെ അവൻ ജീവിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സകല സൃഷ്ടിയോടും എന്നാണ് നിങ്ങൾ ചോദിക്കുന്ന എന്തിനു വേണ്ടിയും സുവിശേഷം പ്രവൃത്തിയിലാകുന്നതാണ്.
You say that's wrong, Brother Branham. It isn't wrong.
Amen.
Jesus said to that tree, cursed be you, no man eat from you from henceforth. And the gospel was preached to that tree.
Amen.
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 Amen. I feel religious right now.
Hallelujah.
സഹോദരൻ ബ്രഹാം, അത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അത് തെറ്റല്ല. യേശു ആ മരത്തെ നോക്കി ശപിച്ചിട്ട് പറഞ്ഞു, ഇനിയും ആരും നിന്നിൽ നിന്ന് തിന്നാതിരിക്കട്ടെ. അങ്ങനെ സുവിശേഷം ആ വൃക്ഷത്തോട് പ്രസംഗിക്കപ്പെട്ടു. അമേൻ. ഓ, ഞാനിപ്പോൾ ആത്മാവിലാകുന്നത് പോലെ അനുഭവപ്പെടുന്നു. സകല സൃഷ്ടിയോടും എന്നാകുന്നു. അമേൻ. എന്തിനോടാണ് പ്രസംഗിക്കുന്നത്? സകല സൃഷ്ടിയോടും എന്നാകുന്നു. ഓ, ഈ കാര്യങ്ങൾ എടുക്കുന്നതിനായി നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു.
That believeth and is baptized shall be saved. Oh, I believe in baptized. Fine, good, right? He that believeth and is baptized shall be saved. He that believeth not shall be damned.
വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഓ, ഞാൻ സ്നാനപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കൊള്ളാം, അത് നന്നായിരിക്കുന്നു, ശരി. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും.
Oh, I'm glad I'm a believer. Wait a minute. And's a conjunction, tying the sentence together. And these signs. Oh, I thought you didn't believe in signs. That's Jesus' own words. Argue with him.
ഓ, ഞാനൊരു വിശ്വാസിയാകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ ഒരു നിമിഷം നിൽക്കുക, ഇവിടെ ഒരു സമുച്ചയപദം ഉപയോഗിച്ചിരിക്കുന്നു, അത് വരികളെ തമ്മിൽ കൂട്ടിച്ചേർക്കുകയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ. ഓ, നിങ്ങൾ അടയാളങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ലെന്ന് ഞാൻ ഓർത്തു. എന്നാൽ ഇത് യേശുവിന്റെ സ്വന്തം വാക്കുകളാണ്. നിങ്ങൾ അവനോട് അതുമായി തർക്കിച്ചുകൊള്ളുക.
Now we're going to see whether you believe or not. Go see whether your organization believes or not. They might say they believe. Jesus said these signs will follow them that believe.
That's right.
Why, they deny those signs.
That's right.
ഈ അടയാളങ്ങൾ വിശ്വസിക്കുന്നവരാൽ നടന്നേക്കുമെന്നല്ല, ചിലപ്പോൾ അവർ ചെയ്യുമെന്നുമല്ല, എന്നാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ്. ഇപ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം കാണാൻ പോവുകയാണ്. നിങ്ങളുടെ സഭാസംഘടന വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം കാണാൻ പോവുകയാണ്. അവർ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കാം, എന്നാൽ യേശു പറഞ്ഞു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഈ അടയാളങ്ങളെ അവർ നിഷേധിക്കുന്നത്?
In my name they shall cast out devils.
Amen.
And you that don't believe in divine healing. You churches. This is taped, you understand. I'm not always talking to you. Somebody else is going to hear it.
വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എത്രമാത്രം എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കാത്ത സഭക്കാരായ നിങ്ങൾക്കിത് മനസ്സിലായോ? ഇത് ടേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് മാത്രമല്ല സംസാരിക്കുന്നത്, മറ്റാരെങ്കിലും കൂടി ഇത് കേൾക്കാൻ പോവുകയാണ്.
Claim that you believe in God and believe in the commission. That your church is commissioned to take the gospel, and the very first thing is divine healing.
നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നും അവന്റെ കൽപ്പനയിൽ വിശ്വസിക്കുമെന്നും നിങ്ങളുടെ സഭ സുവിശേഷത്തെ എടുത്തുകൊണ്ട് പോകുന്നതിനായി അനുവദിക്കപ്പെട്ടതായും അവകാശപ്പെടുന്നുണ്ടോ? എങ്കിൽ ആദ്യത്തെ കാര്യം തന്നെ രോഗശാന്തിയാകുന്നു.
What was the first thing Jesus told his disciples when he sent them out? Matthew 10:1. Heal the sick. Cast out devils.
Amen.
What was the last thing he said to his church? Heal the sick. Cast out devils.
യേശു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോൾ അവരോട് പറഞ്ഞ ആദ്യത്തെ കാര്യം എന്തായിരുന്നു? Matthew 10:1, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുക. തന്റെ സഭയോട് അവൻ പറഞ്ഞ അവസാനത്തെ കാര്യം എന്താകുന്നു? രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുക എന്നതാകുന്നു.
Alpha and Omega.
Yeah.
Benjamin and Reuben. First and last. He that was, which is, and shall come.
Hallelujah.
The morning star, the root and offspring of David. Hallelujah.
Hallelujah.
That's him.
Thank you, Jesus.
Yes, sir.
അവൻ ആൽഫയും ഒമേഗയും ആകുന്നു, ബെന്യാമീനും റൂബേനും ആകുന്നു, ആദിയും അന്തവുമാകുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകുന്നു, ഉദയനക്ഷത്രവും ദാവീദിന്റെ വേരും വംശവുമാകുന്നു. ഹല്ലേലൂയ, അതവനാകുന്നു. അതെ ശ്രീമാൻ.
These signs shall follow them, believe. In my name they shall cast out devils. Just at Jerusalem, to all the world and to every creature.
Amen.
Amen. Is that the Bible?
Amen.
That's what it says.
Amen.
That is the message of the church.
വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. യെരുശലേമിൽ മാത്രമാണോ? അല്ല, ഭൂലോകമൊക്കെയും സകല സൃഷ്ടിയോടുമാകുന്നു. വേദപുസ്തകത്തിൽ അതങ്ങനെയല്ലേ? അതെ, അപ്രകാരമാണ് അത് പറയുന്നത്. അതാണ് സഭയുടെ സന്ദേശം.
All the world, every creature, the gospel, that everyone that believes, these signs shall follow. My name they shall cast out devils. They shall speak with new tongues.
ഭൂലോകമെങ്ങും സകല സൃഷ്ടിയോടും സുവിശേഷിപ്പീൻ. വിശ്വസിക്കുന്ന ഓരോരുത്തരെയും ഈ അടയാളങ്ങൾ പിന്തുടരും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കുകയും പുതുഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യും.
And you poor Nazarenes, call them a bunch of tongues people. You wouldn't even sit in church with them. Ain't that awful? What are you going to do when you get to heaven? Jesus died speaking in tongues.
പാവം നാസറീൻകാരായ നിങ്ങൾ അവരെ ഒരു കൂട്ടം അന്യഭാഷക്കാരെന്ന് വിളിച്ചു. നിങ്ങൾ അവരോടൊപ്പം പള്ളിയിൽ പോലും ഇരിക്കുകയില്ല. അതൊരു ഭയങ്കര കാര്യമായിരിക്കുന്നില്ലേ? നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്താണ് ചെയ്യുക? യേശു അന്യഭാഷ പറഞ്ഞുകൊണ്ട് മരിച്ചു.
They said he spoke in another language. Sure he did. He spoke in Hebrew. He did not. That's not Hebrew writing. He spoke in a heavenly language.
അവൻ സംസാരിച്ചു. അവൻ അന്യഭാഷയിൽ സംസാരിച്ചു. തീർച്ചയായും അവൻ ചെയ്തു. അവൻ എബ്രായ ഭാഷയിൽ സംസാരിച്ചു. അത് എബ്രായരുടെ എഴുത്തല്ല, അവൻ സ്വർഗീയ ഭാഷയിലാണ് സംസാരിച്ചത്.
When Abel offered his lamb on the rock, when the little lamb was dying, his happening on the neck, a type of Christ, way back in the Garden of Eden, the little lamb bleeding in another language as he was dying.
Habel paramel tande kunyadine arpichappol aa kunyadu marichu kondirikkeyum avan adinte kaluthu kottinurukkeyum irunnu അത് ക്രിസ്തുവിന്റെ ഒരു പ്രതിരൂപമായിട്ട് ഏദൻ തോട്ടത്തിൽ വെച്ചിട്ടുള്ള ഈ കുഞ്ഞാടിന്റെ കരച്ചിൽ അവൻ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരു ഭാഷയായിരുന്നു.
Hanging on our own Calvary, chopped to pieces, Amen. With our sins dying, speaking in another language. My God, why has thou forsaken me?
തന്റെ സ്വന്തം രക്തത്താൽ അതിന്റെ രോമം മുഴുവനും രക്തപങ്കിലമായപ്പോൾ അത് ദൈവപുത്രൻ അങ്ങ് ദൂരെ കാൽവരിയിൽ നമ്മുടെ പാപങ്ങളെയും വഹിച്ചുകൊണ്ട് തുണ്ടം തുണ്ടമായി മുറിക്കപ്പെട്ട് മരിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരു ഭാഷയിൽ അവൻ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞതിന്റെ പ്രതിരൂപമായിരുന്നു.
That's the message of the church. Amen. In my name they shall cast out devils. They shall speak with new tongues.
Amen. Thank you, Lord.
That's what he said. That's the message of the church. That's what he commanded the church to do.
Amen.
So cast out devils. They shall speak with new tongues.
അതാണ് സഭയുടെ സന്ദേശം. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷയിൽ സംസാരിക്കും. അതാണ് അവൻ കൽപ്പിച്ചത്. അതാണ് സഭയുടെ സന്ദേശം. ഭൂതങ്ങളെ പുറത്താക്കിയും പുതുഭാഷയിൽ സംസാരിക്കാനുമാണ് അവൻ സഭയോട് കൽപ്പിച്ചത്.
They shall take up serpents, and if they drink a deadly thing, it shall not harm them.
Amen.
They lay hands on the sick, they shall recover.
Amen. Hallelujah.
That's the commission of the church.
Amen.
That's a real believing church.
സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അതാണ് സഭയോടുള്ള കൽപ്പന. അത് യഥാർത്ഥമായി വിശ്വസിക്കുന്ന സഭയാകുന്നു.
Is that taught in the Methodist, Baptist, Presbyterian? Catholic, Lutheran, Nazarene,
nope.
Pilgrim Holiness.
Nope.
No, sir, they did not.
Amen.
Glory, why? Amen. They're organized.
Amen.
And they can't do it.
അത് മെത്തഡിസ്റ്റിലോ ബാപ്റ്റിസ്റ്റിലോ പ്രസ്ബിറ്റേറിയൻകാരോ കാത്തോലിക്കറോ ലൂഥറൻകാരോ നാസറിൻകാരോ പിൽഗ്രിം ഹോളിനെസ്സുകാരോ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല ശ്രീമാൻ, അവർ അത് നിഷേധിച്ചു കളയുന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ്? കാരണം അവർ സംഘടനയാക്കപ്പെട്ട് അവർക്കത് ചെയ്യാൻ കഴിയാതെയായിരിക്കുന്നു.
But he can't say nothing about it because he'd be excommunicated. That's an antichrist spirit got him organized.
ഇത് വിശ്വസിക്കുന്നവരായ ധാരാളം അംഗങ്ങൾ അവർക്കവിടെയുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് യാതൊന്നും പറയാൻ കഴിയുകയില്ല. കാരണം അവർ ബഹിഷ്കരിക്കപ്പെട്ട് കളയും. അതൊരു എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ് അവരെ സമുദായമാക്കി തീർത്തിരിക്കുന്നത്.
The church of the living God is freeborn. Don't need any domination. They follow the king of the messianic kingdom.
ദൈവത്തിന്റെ ജീവനുള്ള സഭ ദൈവത്തിന്റെ ആത്മാവിൽ സ്വതന്ത്രമായി ജനിച്ചിരിക്കുന്നു. അതിന് യാതൊരു സഭാ സമുദായത്തിന്റെയും ആവശ്യമില്ല. അവർ മസീഹ സാമ്രാജ്യത്തിന്റെ രാജാവിനെ പിന്തുടരുന്നു.
They don't have to take the people's thing. They're freeborn, made free by the Son who makes them free indeed. These signs shall follow them.
അവർക്ക് ജനങ്ങൾ പറയുന്ന കാര്യത്തെ എടുക്കേണ്ടതായ ആവശ്യമില്ല. അവർ സ്വന്തമായി ജനിച്ച് സ്വതന്ത്രമായി ജനിച്ചിരിക്കുകയും അവർ പുത്രനാൽ സ്വാതന്ത്ര്യം വരുത്തപ്പെട്ട സാക്ഷാൽ സ്വതന്ത്രരുമാകുന്നു. ഈ അടയാളങ്ങൾ അവരെ പിന്തുടരും.
This gospel shall be preached. Who's going to preach it? God's able to take the ignorance. God's able to rise up stones to children. God can do whatever he wants to do. He's God. And that's the way he does it.
ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടും. ആരാണിത് പ്രസംഗിക്കാൻ പോകുന്നത്? ദൈവം അജ്ഞരായവരെ എടുക്കാൻ കഴിവുള്ളവനാണ്. അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉണ്ടാക്കാൻ അവന് കഴിവുള്ളവനാണ്. ദൈവം അവൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ കഴിയും. അവൻ ദൈവമാകുന്നു. അപ്രകാരമാണ് അവൻ ഇത് ചെയ്യുന്നത്.
When he came, he never called Caiaphas. He never called one priest. He never called one theologian. He took fishermen, herdsmen, and the ignorant and unlearned.
അവൻ വന്നപ്പോൾ ഒരിക്കലും കയ്യഫാവിനെ വിളിച്ചില്ല, ഒരു പുരോഹിതനെ വിളിച്ചില്ല, ഒരു വേദശാസ്ത്ര പണ്ഡിതനെയും വിളിച്ചില്ല. അവൻ മീൻപിടുത്തക്കാരെയും ആടുമേയ്ക്കുന്നവരെയും അക്ഷര ജ്ഞാനമില്ലാത്തവരെയും പഠിപ്പുമില്ലാത്തവരെയും വിളിച്ചു.
The Bible said that Peter and John were both ignorant and unlearned. But he could give them and work through them the kingdom of God and confound the eyes and the minds of the wise and mighty.
പത്രോസും യോഹന്നാനും പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരായിരുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്നാൽ അവൻ അവരിൽ കൂടെ ദൈവരാജ്യത്തെ പ്രവർത്തിക്കുവാനും അതവർക്ക് കൊടുക്കുവാനും കഴിയുകയും ബുദ്ധിമാന്മാരുടെയും ജ്ഞാനികളുടെയും കാഴ്ചയെയും മനസ്സിനെയും കുഴപ്പത്തിലാക്കാനും കഴിഞ്ഞിരുന്നു.
They said they took heed if they were ignorant and unlearned men, but had to take heed to them that they'd been with Jesus. Why? They had his spirit on them.
അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരും മനുഷ്യരായിരുന്നുവെന്ന് അവർ ഗ്രഹിച്ചറിഞ്ഞു. എന്നാൽ അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്നും അവർ അറിഞ്ഞു. അതെന്തുകൊണ്ടാണ്? കാരണം അവന്റെ ആത്മാവ് അവരുടെ മേലായിരുന്നു.
They were acting like he acted. They were doing the things that he did. That's exactly what he said would take place.
Thank you, Lord.
Messianic kingdom. Oh, how glad I am of these things. These signs shall follow them that believe. Certainly, signs will follow them.
അവൻ ചെയ്തതുപോലെ അവരും ചെയ്തിരുന്നു. അവൻ ചെയ്ത പ്രവൃത്തികളെ അവരും ചെയ്തിരുന്നു. മശിഹായുടെ സാമ്രാജ്യത്തിൽ കൃത്യമായും ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നതെന്ന് അവൻ പറഞ്ഞു. ഹോ, ഈ കാര്യങ്ങൾക്കായി ഞാൻ എത്ര സന്തോഷവാനാകുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. തീർച്ചയായും അടയാളങ്ങൾ അവരെ പിന്തുടരും.
Watch what Jesus said when he ordained his church and started out.
വേറൊരു കാര്യം കൂടി ഈ സഭ പഠിപ്പിക്കുന്നത് ദൈവിക രോഗശാന്തിയാണ്. അത് സഭയുടെ സന്ദേശമാകുന്നു. അവൻ തന്റെ സഭയെ പുറത്തേക്ക് വിട്ടതിനെ കുറിച്ച് മത്തായി 10 ഞാനിപ്പോൾ ഉദ്ധരിച്ചിരുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് മത്തായി 10:1 നമുക്ക് പോയി നോക്കാം. യേശു തന്റെ സഭയെ നിയോഗിച്ചയച്ചപ്പോൾ എന്താണ് കൽപ്പിച്ചതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം.
And then he called unto him his 12 disciples and gave them power against unclean spirits to cast them out and to heal all manner of sickness and all manner of diseases. The first commission to his church.
അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഇത് സഭയോടുള്ള ആദ്യത്തെ നിയമമാണ്.
The last commission, go into all the world, preach the gospel. He that believes and is baptized, let me quote it the way it should be, the way it's broke down.
അവസാനത്തെ കൽപ്പന എന്നത് നിങ്ങൾ ഭൂലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുന്നവർ സ്നാനപ്പെടട്ടെ. അതെഴുതിയിരിക്കുന്ന പ്രകാരം തന്നെ ഞാനത് ഉദ്ധരിക്കട്ടെ.
They'll lay hands on the sick, they shall recover. They'll cast out devils, they'll speak with new tongues.
Amen.
This will be the signs that follow. The last verse said, and they return, the Lord working with them, confirming his word.
Amen.
With signs following.
നിങ്ങൾ ഭൂലോകമെങ്ങും പോയി സകല ജാതിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രദർശിപ്പിക്കുക. ഇത് വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് നിഷേധിക്കുന്നവനോ ശിക്ഷാവിധിയിലാകും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അവർ ഭൂതങ്ങളെ പുറത്താക്കും. അവർ പുതുഭാഷ സംസാരിക്കും. ഈ അടയാളങ്ങളാണ് അവരെ പിന്തുടരുന്നത്. അവസാനത്തെ വാക്യം അവൻ പറയുന്നത്, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങൾ അൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു.
And that vine bears grapes. The next branch comes forth, it'll bear just like the first branch did.
ആദ്യത്തെ സഭ ഇപ്രകാരമാണ് ആയിരുന്നത്. ശ്രദ്ധിക്കുക, യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കൊമ്പുകൾ മുന്തിരിയെ പുറപ്പെടുവിക്കുകയാണെങ്കിൽ അടുത്ത കൊമ്പുകൾ വരുമ്പോഴും അത് ആദ്യത്തെ കൊമ്പുകൾ പുറപ്പെടുവിച്ചതുപോലെയുള്ള അതേ ഫലം തന്നെ പുറപ്പെടുവിക്കും.
Oh, you say, Brother Bram, but we look at all these churches. That's grafted vines.
ഓ, നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, കൊള്ളാം, ഈ സഭകളെല്ലാം ഒന്ന് നോക്കിക്കേ, അത് മുന്തിരിവള്ളിയോട് ഒട്ടിച്ചതാണ്. ഒരു നാരങ്ങയെ നിങ്ങൾ കൊട്ടിച്ചേർക്കാൻ കഴിയും. ഒരു ഓറഞ്ച് വൃക്ഷത്തെ എടുത്തിട്ട് അതിലൊരു നാരകത്തെ വളർത്താൻ കഴിയും. അത് വളരുകയും ചെയ്യും. അതാണ് നിങ്ങൾ മനുഷ്യർ ഒട്ടിച്ചു വെച്ച് ചെയ്തിരിക്കുന്നതും. ഈ സഭാ സമുദായങ്ങൾ എന്ന കാര്യം മനുഷ്യൻ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. അതല്ല ഇപ്പോഴും ഒരു നാരങ്ങ
തന്നെയായിരിക്കും.
അത് വളരും, കാരണം അത് സഭയുടെ നാമത്തിൽ ഒട്ടിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വൃക്ഷം എപ്പോഴെങ്കിലും അതിന്റേതായ ഒരു കൊമ്പിനെ പുറപ്പെടുവിക്കട്ടെ, അത് ഓറഞ്ച് തന്നെയായിരിക്കും.
And if the power of God ever puts forth another church, it'll be another Pentecost, and another book of Acts will be right behind it. Because it's a church of God.
ദൈവത്തിന്റെ ശക്തി എപ്പോഴെങ്കിലും വേറൊരു സഭയെ പുറപ്പെടുവിക്കട്ടെ, അത് വേറൊരു പെന്തിക്കോസ്ത് തന്നെയായിരിക്കും. പ്രവർത്തികളുടെ വേറൊരു പുസ്തകം കൂടി അവിടെ അതിന് പിന്നാലെയായി എഴുതപ്പെടും. അത് ശരിയാണ്, കാരണം ഇത് ദൈവത്തിന്റെ സഭയാണ്.
Jesus said, I'm the vine, you're the branches. You cannot bear fruit in yourself, but I throw my own self into the branch. And what kind of fruit did it bear? These signs shall follow them that believe.
യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ സ്വയം ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല. എന്നാൽ ഞാൻ എന്നെ തന്നെ സ്വയം കൊമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ അത് ഏത് തരത്തിലുള്ള ഫലമാണ് അത് പുറപ്പെടുവിക്കുന്നത്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നതാകുന്നു.
Yet a little while the world sees me no more, yet ye shall see me. For I will be with you, even in you, in every branch to the end of the world. Jesus Christ the same yesterday, today, and forever. That's the church of the living God. That's who it is. That's the kind of witnesses he has.
രണ്ടാമത്തെ സഭയായ യേശു ക്രിസ്തുവിന്റെ ആജ്ഞയെ ദേഹം എഴുന്നേൽക്കുമ്പോൾ അതേ അടയാളങ്ങൾ തന്നെയാകും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങളോ എന്നെ കാണും. ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഉള്ളിലും ഓരോ കൊമ്പുകളോടും ലോകാവസാനം വരെയുമായിരിക്കും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അതാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭ. അതാരാകുന്നു എന്ന് വെച്ചാൽ ഇതാകുന്നു. അപ്രകാരമുള്ള ഒരു സാക്ഷിയാണ് അവനുള്ളത്.
He that believeth and is baptized. Believe first and then be baptized for the remission of your sins. And you shall receive the gift of the Holy Ghost.
കൂടാതെ സഭ സ്നാനത്തെയും ഉപദേശിച്ചിരിക്കണം. അത് സ്നാനപ്പെടുത്തിയിരിക്കണം. അത് കൽപ്പനയായിരുന്നു. യേശു അതിനെ മാർക്കോസ് 16 പറഞ്ഞിരുന്നത് നാം ഇപ്പോൾ ഉപയോഗിച്ചിരുന്നു. വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർ രക്ഷിക്കപ്പെടും. ആദ്യം വിശ്വസിക്കുക, പിന്നെ നിങ്ങളുടെ പാപമോചനത്തിനായി സ്നാനപ്പെടുക. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും.
And the Holy Ghost will also come upon, or be a teaching of the church. For Jesus said in Luke 24:49, we're right close to it, so let's just turn to it just a second. The 49th verse here, we read the 46 and 47. Look at the 49.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അതും സഭയുടെ ഉപദേശമാണ്. കാരണം യേശു ലൂക്കോസിന്റെ 24:49 അത് പറഞ്ഞിരുന്നു. നാം ഇപ്പോൾ അതിനോട് വളരെ അടുത്തായിരിക്കുന്നതിനാൽ ഒരു നിമിഷത്തേക്ക് 49 വാക്യത്തെ ഇവിടെ വായിക്കാം. 46, 47 നാം വായിച്ചിരുന്നു. ഇപ്പോൾ 49 ശ്രദ്ധിക്കുക.
And behold, I send a promise of my Father upon you, but tarry ye, or wait. Tarry means wait. In the city of Jerusalem until you're endued with power from on high.
എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും പറഞ്ഞു. പാർപ്പീൻ എന്ന് വെച്ചാൽ കാത്തിരിക്കുക എന്നർത്ഥമാകുന്നു.
If Christ would not let a bunch of men who had walked with him for 3.5 years go preach any gospel, or could not preach any gospel until they waited for the Holy Ghost, the church today has to do the same thing.
Amen.
Wait for the Holy Ghost.
ക്രിസ്തുവിനോടൊപ്പം 3.5 വർഷക്കാലം നടന്ന ഒരു കൂട്ടം മനുഷ്യരെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നതുവരെ എവിടെയെങ്കിലും പോയി സുവിശേഷം പ്രസംഗിക്കാൻ ക്രിസ്തു അനുവദിച്ചില്ലെങ്കിൽ അതേ കാര്യം തന്നെ ഇന്ന് സഭയ്ക്കും ചെയ്യേണ്ടതായിരിക്കുന്നു. പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുക.
I was talking to a Catholic lady here not long ago in Oregon, and she said, well, you mean to tell me that that bunch of idiots down there where you was preaching and screaming and crying, going on like that, do you mean that they'll be in a heaven and rule in heaven? I said, yes, ma'am.
കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓറിഗണിൽ വെച്ച് ഒരു കത്തോലിക്കക്കാരിയായ സ്ത്രീയോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുന്നിടത്ത് നിലവിളിക്കുകയും കരയുകയും മറ്റും ചെയ്യുന്ന ഒരു കൂട്ടം വിഡ്ഢികളായ മനുഷ്യർ സ്വർഗത്തിലെത്തുകയും പിന്നെ സ്വർഗത്തിൽ ഭരിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ എന്നോട് പറയാൻ അർത്ഥമാക്കുന്നു എന്ന് ചോദിച്ചു. അതെ മാഡം എന്ന് ഞാൻ പറഞ്ഞു.
She said, well, we don't believe in such stuff. I said, because you don't believe the word of God. And she said, we believe that Mary intercedes for us. I said, that's absolutely heathen.
എന്നാൽ ഞങ്ങൾ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്നവൾ പറഞ്ഞു. അത് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിന് മറിയം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവൾ പറഞ്ഞു. അത് പരിപൂർണമായിട്ടും അപരിഷ്കൃതമാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു.
She never was a goddess, she's a woman. Mother of God, how could God have a mother? Hail Mary, Mother of God. How could God have a mother? She bore the Son of God, Christ Jesus.
അവൾ ഒരിക്കലും ഒരു ദേവതയായിരുന്നില്ല. അവൾ ഒരു സ്ത്രീയാകുന്നു, ദൈവത്തിന്റെ മാതാവാകുന്നു. ദൈവത്തിനൊരു മാതാവ് എങ്ങനെ ഉണ്ടായിരിക്കാൻ കഴിയും? കന്യക മറിയാം ദൈവത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നു. ദൈവത്തിന് എങ്ങനെ ഒരു മാതാവ് ഉണ്ടായിരിക്കാൻ കഴിയും? അവൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ വഹിച്ചു.
No woman is a creator. She holds the seed of a man. The man's not a creator. God creates a life. It's just a routine of order that God put to bring children.
യാതൊരു സ്ത്രീയും ഒരു സൃഷ്ടാവല്ല, അവൾ പുരുഷന്റെ വിത്തിനെ വഹിക്കുന്നു. പുരുഷനും ഒരു സൃഷ്ടാവല്ല, ദൈവമാണ് ജീവനെ സൃഷ്ടിക്കുന്നത്. ഇത് സന്താന പുഷ്ടിക്കായി ദൈവം ഇട്ടിരിക്കുന്ന ഒരു സാധാരണമായ ക്രമം മാത്രമാകുന്നു.
God can't have a mother because he had no beginning of days or ending of life. He's eternal. She can't be a mother of God.
അവൾ ദൈവത്തിന്റെ മാതാവല്ല. ദൈവത്തിന് ഒരു മാതാവ് ഉണ്ടായിരിക്കാൻ കഴിയില്ല, കാരണം ദൈവത്തിന് ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ നിത്യനാകുന്നു. അവൾക്ക് ദൈവത്തിന്റെ മാതാവായിരിക്കാൻ കഴിയുകയില്ല.
Now I said, what if I tell you that your blessed virgin that you look to as a goddess, what if I tell you that God wouldn't let her come to heaven until she acted like them people did last night?
നിങ്ങൾ ദേവതയായി കാണുന്ന നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട കന്യക മറിയാമിനെ കഴിഞ്ഞ രാത്രിയിൽ ജനങ്ങൾ ചെയ്തതുപോലെ ചെയ്യാതെ ദൈവം സ്വർഗത്തിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല എന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരികയാണെങ്കിൽ എന്തായിരിക്കും എന്ന് ചോദിച്ചു.
She said, that's not right. I said, did you tell me the Catholic Church wrote the Bible, the apostles, and you said they were Catholic? I defy that. There was no Catholic Church for 300 years after the death of the last apostle, or after the Nicene Council.
അത് തെറ്റാണെന്ന് അവൾ പറഞ്ഞു. അപ്പോസ്തോലന്മാർ കത്തോലിക്കരും കത്തോലിക്ക സഭയാണ് വേദപുസ്തകം എഴുതിയതെന്ന് നിങ്ങൾ എന്നോട് പറയുന്നുവോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അതിനെ എതിർക്കുന്നു, കാരണം അവസാനത്തെ അപ്പോസ്തോലന്റെ മരണശേഷം 300 വർഷങ്ങളോളം നിക്കാ സമിതി വരുന്നതുവരെ അവിടെ യാതൊരു കത്തോലിക്ക സഭയും ഇല്ലായിരുന്നു. ചരിത്രത്തിന്റെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് താളും എന്നെ കാണിക്കുക. നിങ്ങളുടെ മതതത്വ ഉപദേശമല്ല, കാരണം അത് ഇതിഹാസവുമായി താരതമ്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല.
But I said that Mary, the Bible said that Mary, the mother of Jesus, and the rest of the women with 120 all had to climb those steps to the upper room and be filled with the Holy Ghost till they staggered like they were drunk, speaking in tongues and acting like a bunch of drunkards.
Hallelujah.
That's what the Bible said.
എന്നാൽ ഞാൻ പറഞ്ഞു, യേശുവിന്റെ മാതാവായ മറിയാമും ബാക്കിയുള്ള സ്ത്രീകളോടും ഏകദേശം 120 പേരോടും കൂടെ മാളിക മുറിയുടെ പടി ചവിട്ടി കയറിയിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് അവർ മദ്യപിച്ചവരെ പോലെ അഭിനയിക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ഒരു കൂട്ടം മദ്യപാനികളെ പോലെ ആടി നടക്കുകയും ചെയ്തു. തിരുവെഴുത്ത പ്രകാരമാണത് പറയുന്നത്.
I put my finger on the verse and I said, read it. She said, I don't want to read it. I'm not supposed to read it. I said, you're not honest.
Amen. Hallelujah.
Here's where Virgin Mary received the Holy Ghost and spoke in tongues and staggered like a drunk woman.
ഞാൻ എന്റെ വിരലുകൾ അതിന്മേൽ വെച്ചിട്ട് ഇത് വായിക്കുക എന്നവരോട് പറഞ്ഞു. എനിക്കത് വായിക്കണ്ട, ഞാനത് വായിച്ചുകൂടായിരിക്കുന്നു എന്നവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരല്ല. ഇവിടെ ഇതാ കന്യക മറിയം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും അന്യഭാഷ പറയുകയും ഒരു മദ്യപിച്ച സ്ത്രീയെ പോലെ ആടി നടക്കുകയും ചെയ്യുന്നു.
Because she had to receive the Holy Ghost. And if she had to do that, being the mother of Jesus Christ, how much more do you require?
നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവളോടൊപ്പം പോകാൻ കഴിയുകയില്ല, കാരണം അവൾക്ക് പരിശുദ്ധാത്മാവ് സ്വീകരിക്കേണ്ടതായി വന്നിരുന്നു. അങ്ങനെ അവൾ യേശു ക്രിസ്തുവിന്റെ മാതാവായിരിക്കെ അത് സ്വീകരിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ അതിലും എത്രയോ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു.
She said, if I had to go to heaven with anything like that, I wouldn't want to be in heaven. I said, you don't have much to worry about. I don't think you're going anyhow. Don't think you have much to be bothered about. That's exactly God's spirit.
അതുപോലെ ഒരു കാര്യമായിട്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ടതായി വരികയാണെങ്കിൽ ഞാൻ പിന്നെ സ്വർഗത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾ അധികം വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്രകാരം മാറ്റപ്പെടാതെ എങ്ങനെയായാലും നിങ്ങൾ പോകുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം വിഷമിക്കേണ്ടതായി യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കൃത്യമായും ദൈവത്തിന്റെ ആത്മാവാകുന്നു.
Now, you're a witness to me after the Holy Ghost has come upon you. Now, what is this now? What are we saying? What is it? Who set it up? And what is its message?
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്റെ ഒരു സാക്ഷിയാകും. ഇപ്പോൾ ഇതെന്താകുന്നു? നാം എന്താണ് പറയുന്നത്? എന്താകുന്നു ഇത്? ആരാണിത് പണിതത്? എന്താണ് ഇതിന്റെ സന്ദേശം?
Now, to hurry up to get just a little farther along. The fourth thing. How do we become a member of it? How do we join it? We see what it is. Now, how do we join this church?
കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നതിനായി നമുക്ക് എളുപ്പമാകാം. നാലാമത്തെ കാര്യം എന്നത് നാം അതിലെ ഒരു അംഗം എങ്ങനെയാണാകുന്നത്, നാം എങ്ങനെയാണ് അതിൽ ചേരുന്നത്, അതെന്താണെന്ന് നാം കണ്ടിരിക്കുന്നു. എന്നാൽ ഈ സഭയിൽ നാം എങ്ങനെയാണ് ചേരുന്നത്?
You don't join it. You can't join it.
Amen.
There's no way of joining it.
Amen.
You're barned into it.
Amen.
I've been with the Branham family 51 years and never did join the family. I was born to Branham. And you're barned a son of God or a daughter of God.
നിങ്ങളിതിൽ ചേരുന്നില്ല, നിങ്ങൾക്കിതിൽ ചേരാൻ കഴിയുകയില്ല. ഇതിൽ ചേരുന്നതിന് യാതൊരു വഴിയുമില്ല. നിങ്ങളിതിൽ ജനിച്ചിരിക്കുകയാണ്. ഞാൻ ബ്രണഹാം കുടുംബത്തിൽ 51 വർഷങ്ങളായിരിക്കുന്നു. ഒരിക്കലും ഈ കുടുംബത്തിൽ ഞാൻ ചേർന്നിട്ടില്ല. കാരണം ഞാനൊരു ബ്രണഹാമായിട്ട് ജനിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഒരു ദൈവപുത്രനോ പുത്രിയോ ആയിട്ട് ജനിച്ചിരിക്കുന്നു.
What's the proposition God offers you? John, the third chapter, one day.
യോഹന്നാന്റെ മൂന്നാം അധ്യായം ഇപ്പോൾ എടുത്തിട്ട് ഒരു നിമിഷത്തേക്ക് ദൈവം എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. നാം ഈ സഭയിൽ എങ്ങനെയാണ് കടക്കുന്നത്? ദൈവം ആവശ്യപ്പെടുന്നതായ അഭിപ്രായം എന്താകുന്നു? യോഹന്നാൻ മൂന്നാം അധ്യായം 1-8.
There was a man of the Pharisees named Nicodemus, a ruler of the Jews. The same came to Jesus by night and said to him, Rabbi, we know thou art a teacher come from God. No man can do the miracles which thou doest except God be with him. Jesus answered and said to him, Verily I say unto thee, except the man be born again, verily I say unto thee, except the man be born again, he cannot see the kingdom of God.
പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമസിന്റെ പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവേ വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു.
Let's read the question farther. Nicodemus said unto him, How can a man be born when he's old? See that carnal, a teacher, a great man, a priest, age, read the Bible all his life?
നിങ്ങൾ എങ്ങനെയാണ് അതിൽ കടക്കുന്നത്? നിങ്ങൾ അതിലേക്ക് ജനിച്ചിരിക്കുന്നു. ഈ ചോദ്യത്തെ നമുക്ക് മുമ്പോട്ട് വായിക്കാം. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? നോക്കൂ, തന്റെ ജീവിതം മുഴുവൻ വേദപുസ്തകം വായിച്ച് വൃദ്ധനായ ഒരു പുരോഹിതനും ഉപദേഷ്ടാവും ഒരു മഹാനായ മനുഷ്യനുമായ അദ്ദേഹത്തിന്റെ ശാരീരികമായ അറിവിനെ നോക്കുക.
Can he enter the second time into his mother's womb and be born? Now isn't that like some of these intellectual teachers you hear today?
രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അത് ഇന്നത്തെ ചില വിവേകശാലികളായ ഉപദേശകന്മാരെ ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് പോലെ കാണുന്നില്ലേ?
Jesus answered and said unto him, Verily I say unto you, except the man be born of water. How do we get into it? Of water and of spirit. He cannot enter into the kingdom of God.
യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്താൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. എങ്ങനെയാണ് നാം അതിൽ കടക്കുന്നത്?
Lest he be joined into it. You can't be joined into it. You got to be born into it. Not come and join, come and born.
അല്ലാതെ അവൻ അതിലേക്ക് ചേരുമോ? നിങ്ങൾക്ക് അതിലേക്ക് ചേരുവാൻ കഴിയുകയില്ല. നിങ്ങൾക്കതിൽ ജനിക്കേണ്ടിയിരിക്കുന്നു. വന്ന് ചേരുക എന്നല്ല, എന്നാൽ വന്ന് ജനിക്കുക എന്നാണ്.
That which is born to the flesh is flesh, and that which is born to the spirit is spirit. Marvel not that I say unto you, you must be born again. The wind blow where it listeth, thou cannot tell the sound thereof, but cannot tell whence it come or whither it goeth. So is everyone that's born to the spirit.
ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളയിടത്തെ കൂതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നീ അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്നുത്തരം പറഞ്ഞു.
See, you don't join it. It's a mysterious thing.
Amen.
You're born into the mystical body of Christ. That's how you get into it.
നോക്കൂ, നിങ്ങൾ അതിൽ ചേരുന്നില്ല. ഇതൊരു രഹസ്യപരമായ കാര്യമാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ അജ്ഞേയമായ ദേഹത്തിലേക്ക് ജനിച്ചിരിക്കുന്നു. അപ്രകാരമാണ് നിങ്ങൾ അതിൽ കടക്കുന്നത്.
1 Corinthians 12th chapter. Let's just go a little further. We just got a few more. I want to try to get it out if I possibly can. If you just, I know it's hot, but let's start here just a minute. 1 Corinthians, the 12th chapter, the 13th verse.
1 കൊരിന്ത്യർ 12-ാം അധ്യായം. നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോകാം. എന്റെ പക്കൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. എനിക്ക് കഴിയുമെങ്കിൽ അതെടുക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ചൂടാകുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ ഒരു നിമിഷത്തേക്ക് നമുക്കിത് തുടങ്ങാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാം വാക്യം.
One handshake. by one vow. I vow to believe in the great Holy Roman Church. Come shake my hands, put your name on the book. By one letter, come by letter. You might read that in the old lady's birthday almanac, but you don't read it in God's Bible.
Yes, sir.
ഒരു വട്ടം കൈപിടിച്ചു കുലുക്കുന്നതിനാൽ ഒരു പ്രതിജ്ഞയാൽ മഹത്തായ വിശുദ്ധ റോമൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നതിന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. വന്ന് എന്റെ കൈപിടിച്ചു കുലുക്കുക. നിങ്ങളുടെ പേര് പുസ്തകത്തിൽ എഴുതുക. ഒരു പേരിനാൽ എന്നും മറ്റുമാണോ? അത് നിങ്ങളുടെ പഴയ സ്ത്രീകളുടെ ജന്മദിവസത്തിന്റെ പഞ്ചാംഗത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വേദപുസ്തകത്തിൽ അതങ്ങനെ വായിക്കില്ല. അതെ ശ്രീമാൻ, അതെ.
Recorded, baptized into one organization, one body, which is the body of Christ. Whether we be Jews or Gentiles, whether we be bond or free, and have been made, all made to drink of one spirit.
യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഏക സംഘടനയാകുമാറെന്നാണോ? ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ചേർന്നിരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണോ? എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു മരിക്കുന്നു.
Not Methodist spirit, Baptist spirit, Pentecostal spirit, but by one Holy Spirit. We have all been baptized into this fountain, filled with blood drawn from Emmanuel's veins, where sinners plunge beneath the flood, lose all their guilty stains. The dying thief rejoiced to see that fountain in his day. There may I go bow as he washed all my sins away.
മെത്തഡിസ്റ്റിന്റെ ആത്മാവിനാലോ ബാപ്റ്റിസ്റ്റിന്റെ ആത്മാവിനാലോ പെന്തിക്കോസ്തിന്റെ ആത്മാവിനാലോ എന്നല്ല, എന്നാൽ ഒരേ പരിശുദ്ധാത്മാവിനാൽ നാം എല്ലാവരും ഈ രക്തത്താൽ നിറഞ്ഞിരിക്കുന്ന നദിയിൽ സ്നാനപ്പെട്ടിരിക്കുന്നു. ഇമ്മാനുവേലിൻ ചെങ്കിൽ നിന്നും ഒഴുകുന്ന ഈ രക്തനദിയിൽ പാപികൾ അതിൽ മുങ്ങിയിട്ട് അവരുടെ കുറ്റത്തിന്റെ കറകളെല്ലാം മറിഞ്ഞു കിട്ടിയിരിക്കുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന കള്ളൻ തന്റെ ദിവസത്തിൽ ആ നദിയെ കണ്ട് ആനന്ദിക്കുകയും അവിടെ ഞാനും അവനെ പോലെ നികൃഷ്ടനായ ഞാനും എന്റെ പാപത്തെ കഴുകി വെടിപ്പാക്കിയിരിക്കുന്നു.
One body. How do we come into that body? How do we get into it? By one spirit.
Hallelujah.
We're baptized into one body, and when in that body, free, guarantee of resurrection, God placed upon him the iniquity of us all.
ഒരു ദേഹം മാത്രം. നാം ആ ദേഹത്തിലേക്ക് എങ്ങനെയാണ് കടക്കുന്നത്? നാം എങ്ങനെയാണ് അതിൽ പ്രവേശിക്കുന്നത്? നാം ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനപ്പെട്ടിരിക്കുന്നു. ആ ദേഹത്തിലായിരിക്കുമ്പോൾ നാം സ്വതന്ത്രരും പുനരുദ്ധാനത്തിന്റെ ഉറപ്പോടും കൂടിയവരുമായിട്ട് ദൈവം നമ്മുടെ എല്ലാവരുടെ അധർമ്മങ്ങളെ അവന്റെ മേലാക്കിയിരിക്കുന്നു.
Not by one handshake, not one church letter, but by one Holy Spirit.
Amen.
Jew, Gentile, yellow, black, white, have all been baptized by one Spirit into that one body through the blood of his own covenant. And when I see the blood, I'll pass over you and are free from death, free from pain, free from sin.
ഒരു കൈപിടിച്ചു കുലുക്കലാലോ ഒരു സഭയുടെ എഴുത്തിനാലോ അല്ല, എന്നാൽ ഒരേ പരിശുദ്ധാത്മാവിനാൽ അത്രേ. യഹൂദനും അന്യജാതിയും മഞ്ഞയും കറുപ്പും വെള്ളക്കാരനും എല്ലാം ഒരേ ആത്മാവിൽ ആ ദേഹത്തിലേക്ക് തന്റെ സ്വന്തമായ ഉടമ്പടിയുടെ രക്തത്തിൽ കൂടെ സ്നാനപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. നിങ്ങൾ മരണത്തിൽ നിന്നും സ്വതന്ത്രരും വേദനയിൽ നിന്ന് സ്വതന്ത്രരും പാപത്തിൽ നിന്ന് സ്വതന്ത്രരുമാകുന്നു.
He that's born of God does not commit sin, cause the seed of God remains in him, and he cannot sin.
Praise the Lord.
ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും തന്നെ പാപം ചെയ്യുന്നില്ല, കാരണം ദൈവത്തിന്റെ വിത്ത് അവനിൽ ആയിരിക്കുന്നതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല.
No sin. Be ye therefore perfect, even as your heavenly Father is perfect, Jesus said.
യാതൊരു പാപവുമില്ല. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനാകുവീൻ എന്ന് യേശു പറഞ്ഞു.
How can you be perfect? You can't do it. You was born in sin, shaped in iniquity, come to the world speaking lies. But when you accept Christ as your sin bearer, when you accept him, by faith you believe that he saved you, and he died in your place and took your sins, then God accepts you and baptizes you into the body and cannot see no more sin.
നിങ്ങൾക്ക് എങ്ങനെ സൽഗുണപൂർണരാകാൻ കഴിയും? നിങ്ങൾക്കത് കഴിയില്ല. നിങ്ങൾ പാപത്തിൽ ജനിക്കുകയും അധർമ്മത്തിൽ രൂപം പ്രാപിക്കുകയും ലോകത്തിലേക്ക് കള്ളം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ പാപം വഹിക്കുന്നവനായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, നിങ്ങൾ അവനെ വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ അവൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അവൻ നിങ്ങളുടെ സ്ഥാനത്ത് മരിക്കുകയും നിങ്ങളുടെ പാപങ്ങളെ എടുക്കുകയും ചെയ്യുമ്പോൾ, പിന്നെ ദൈവം നിങ്ങളെ സ്വീകരിക്കുകയും തന്റെ ദേഹത്തിലേക്ക് നിങ്ങളെ സ്നാനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇനിയും പാപം കാണാൻ കഴിയാതെ വരുന്നു.
How can I be a sinner when there's an atonement on the altar for me? How could a policeman arrest me in the city when the city ordinance has given me rights to run any speed that I want to? You cannot arrest me.
എനിക്ക് വേണ്ടി വേദിയിൽ ഒരു പ്രായച്ചിത്തം കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ഒരു പാപിയായിരിക്കാൻ കഴിയും? നഗരത്തിന്റെ നിയമശാസനക്കാരൻ ഞാൻ ആഗ്രഹിക്കുന്ന ഏത് വേഗതയിലും വണ്ടി ഓടിക്കാൻ എനിക്ക് അധികാരം തരികയാണെങ്കിൽ പിന്നെ പോലീസുകാർക്ക് എന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല.
If the mayor says, Reverend Branham, you're going on sick calls, make any speech you want to in any zone, gives me a letter of recommendation of that, no policeman can take me in. Because the mayor has put confidence in me that I wouldn't do it unless it's on emergency.
നഗരാധ്യക്ഷൻ പറയുകയാണ്, ശ്രീമാൻ ബ്രണഹാം, നിങ്ങൾക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ എപ്പോഴും പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഏത് മേഖലയിലും നിങ്ങൾക്ക് വേണ്ടത്രയും വേഗതയിൽ വാഹനം ഓടിച്ചുകൊള്ളുക, എന്നിട്ട് അതിനെ പിന്താങ്ങുന്നതിന്റെ ഒരു കത്തും കൂടി എനിക്ക് തരികയാണെങ്കിൽ ഒരൊറ്റ പോലീസുകാരന്റെ പോലും എന്റെ മേൽ കൈ തൊടാൻ കഴിയുകയില്ല. കാരണം അടിയന്തര ആവശ്യമില്ലാതെ ഞാനത് ചെയ്യുകയില്ല എന്ന് നഗരാധ്യക്ഷത്തിന് എന്റെ മേൽ വിശ്വാസമുണ്ടായിരിക്കുന്നു. അങ്ങനെ ദൈവം എന്നെ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഞാൻ മനഃപൂർവ്വം പാപം ചെയ്യുകയില്ലെന്ന് അവൻ എന്നിൽ വിശ്വാസമുണ്ടാകുന്നു. ആമേൻ.
I would not sin willfully. Therefore his son made an atonement for me, and I cannot be a sinner as long as I'm justified and he's tucked me in his body. I'm redeemed with him. Yes. Not what I do, but what he did for me. Yes. That's the gospel.
Hallelujah. Thank you, Jesus.
ഞാൻ മനഃപൂർവ്വം പാപം ചെയ്യുകയില്ല. ആ കാരണത്താൽ അവന്റെ പുത്രൻ എനിക്ക് വേണ്ടി ഒരു പ്രായച്ചിത്തം നടത്തുകയും അതിനാൽ ഞാൻ നീതിമാനായിരിക്കുകയും എന്നെ തന്റെ ദേഹത്തിലേക്ക് എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നിടത്തോളം എനിക്കൊരു പാപിയായിരിക്കാൻ കഴിയുകയില്ല. ഞാൻ അവനോടൊപ്പം വീണ്ടെടുത്തിരിക്കുന്നു. ഓ, ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എന്നാൽ അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് സുവിശേഷം.
Ephesians 4:30 says, "Grieve not the Holy Spirit of God, whereby you are sealed until the day of your redemption."
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന് Ephesians 4:30 പറയുന്നു.
Famous Baptist preacher said to me not long ago, said, Brother Branham, Abraham believed God and it was imputed unto him for righteousness. What more could he do but believe God? He said, we believe we receive the Holy Ghost when we believe.
ഒരു പ്രസിദ്ധിയാർജിച്ച ബാപ്റ്റിസ്റ്റുകാരനായ പ്രാസംഗൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, ശ്രീമാൻ ബ്രണഹാം, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അവന് ദൈവത്തെ വിശ്വസിക്കാതെ പിന്നെ കൂടുതലായി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എന്നിട്ട് പറഞ്ഞു, ഞങ്ങളും വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു എന്നാണ്.
I said, but you're wrong. You're honestly wrong. Paul said in Acts 19 to those Baptists who had a good pastor up there, a converted lawyer, have you received the Holy Ghost since you have believed?
എന്നാൽ നിങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആത്മാർത്ഥമായും തെറ്റാണ്. പൗലോസ് പ്രവൃത്തികൾ 19-ാം അധ്യായത്തിലുള്ള ബാപ്റ്റിസ്റ്റുകാരോട് ചോദിച്ചു. അവർക്ക് വാഗ്വൈഭവമുള്ള ഒരു നല്ല പാസ്റ്റർ ഉണ്ടായിരുന്നു. അവരോടവൻ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചു.
He said, the original doesn't say that. I said, it does say that. I've got the emphatic diagnostic. And it does say it in every translation, both Greek and Hebrew.
യഥാർത്ഥത്തിൽ അപ്രകാരം പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അപ്രകാരം തന്നെ പറയുന്നുവെന്ന് ഞാൻ പറഞ്ഞു. എന്റെ പക്കൽ സുനിശ്ചയമായ ഡയഗ്ലോട്ട് ഉണ്ട്. അതിന്റെ ഓരോ പരിഭാഷയിലും, അതായത് യവന ഭാഷയിലും എബ്രായ ഭാഷയിലും, അത് തന്നെ പറയുന്നുവെന്ന് ഞാൻ പറഞ്ഞു.
He said, have you received the Holy Ghost since you believe? I said, Abraham believed. That was true. But God gave him a sign that he had accepted his faith by giving the seal of circumcision. That's right, he'd accepted him because he gave him a sign that he'd accepted him.
നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അബ്രഹാം വിശ്വസിച്ചു, അത് സത്യമാണ്. ദൈവം അവന്റെ വിശ്വാസത്തെ സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവായി അവന് പരിച്ഛേദന എന്ന അടയാളത്തെ കൊടുത്തു. അത് ശരിയാണ്, ദൈവം അവനെ സ്വീകരിച്ചു. കാരണം ദൈവം അവനെ സ്വീകരിച്ചു എന്നുള്ളതിന് അവനൊരടയാളവും കൊടുത്തു.
If you say you believe and have received the Holy Ghost yet, God hasn't sealed you yet, hasn't had enough trust to trust you yet. When you come to God, God seals you with the Holy Ghost till the day of your redemption.
Amen.
That's the message of the church. Amen.
നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഇതുവരെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം ഇതുവരെയും നിങ്ങളെ മുദ്രയിട്ടിട്ടില്ല. കാരണം അവൻ ഇതുവരെയും നിങ്ങളെ വിശ്വസിക്കുന്നതിനുള്ളത്രയും വിശ്വാസം നിങ്ങളുടെ മേൽ ആയിട്ടില്ലാത്തതിനാലാണ്. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ അവൻ നിങ്ങളെ വീണ്ടെടുപ്പിന്റെ നാൾ വരെ പരിശുദ്ധാൽമ അവരാൽ മുദ്രയിടുന്നു. അതാണ് സഭയോടുള്ള സന്ദേശം. ആമേൻ. കുറച്ചുകൂടി മുമ്പോട്ട് പോകാം. ശരി, 1 കൊരിന്ത്യർ 12:13, നാം എല്ലാവരും ഏക ദേഹമാകുമാറ് ഏക ആത്മാവിനാൽ സ്നാനപ്പെട്ടിരിക്കുന്നു. നാം അതിൽ പ്രവേശിക്കുന്ന വഴി ഇവിടെയാകുന്നു. പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണ് സഭയുടെ ഉദ്ഘാടനം നടന്നത്. പെന്തക്കോസ്റ്റ് നാളിന് ശേഷം ആദ്യത്തെ സന്ദേശം സഭയോട് പ്രസംഗിച്ചപ്പോൾ അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു.
Mary, all the apostles were all filled with the Holy Ghost, speaking in tongues, and just carrying on like a bunch of drunk people.
Amen.
And when they were just having an awful time, just shouting and praising God and staggering under the impact of the Holy Ghost.
മറിയാമും ബാക്കിയുള്ള അപ്പസ്തോലന്മാരുമെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയുകയും അന്യഭാഷ സംസാരിക്കുകയും ഒരു കൂട്ടം മദ്യപിച്ചവരെ പോലെ ആടി നടക്കുകയും ചെയ്തു. അങ്ങനെ ഒച്ചവെക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ സ്വാധീനതയിൽ ആടി നടക്കുകയും ചെയ്തപ്പോൾ അവർക്കൊരു ഭയങ്കര സമയമായിരുന്നു. അത് ഞായറാഴ്ചയായിരുന്നുവോ തിങ്കളാഴ്ചയായിരുന്നുവോ ഏത് ദിവസമായിരുന്നുവെന്ന് അവർ കാര്യമാക്കിയിരുന്നില്ല. അവരെല്ലാം കൂടി ഒച്ചവെച്ചുകൊണ്ട് അവർക്കൊരു വലിയ സമയമായിരുന്നു. അവിടെയുള്ള വിവേകശാലികളായ വലിയ മനുഷ്യർ പറഞ്ഞു, ഈ ജനങ്ങൾ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു. ഇവിടെ ഇതാ പത്രോസ് ദൈവരാജ്യത്തിന്റെ താക്കോലുമായിട്ട് തന്റെ ഒരു വശത്തായിട്ട് പരിശുദ്ധാത്മാവിന്റെ താക്കോലുമായിട്ട് നിന്നിരുന്നു. യേശു അവനോട്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്താകുന്നു ഇത്? ഒരാത്മീയമായ വെളിപ്പെടുത്തപ്പെട്ട സത്യമായിരുന്നു.
Flesh and blood has not revealed this to you. You never learned this in the seminary.
Amen.
Somebody didn't teach it to you out of books, but it's a revelation.
Hallelujah.
Revelation.
ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ ഒരിക്കലും ഇതൊരു സെമിനാരിയിൽ നിന്നും പഠിച്ചില്ല, പുസ്തകങ്ങളിൽ നിന്നും ആരും ഒരിക്കലും നിന്നെ പഠിപ്പിച്ചില്ല. എന്നാൽ ഇതൊരു വെളിപാടാണ് നീ കാണുന്നത്, ഒരു വെളിപാടാകുന്നു.
I say that you're Peter. I give unto you the keys of the kingdom. Whatsoever you bind on earth, I'll bind in heaven.
Amen.
Whatsoever you loose on earth, I'll loose in heaven.
Amen.
He has to keep his word.
നീ പത്രോസാകുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അവന് തന്റെ വചനത്തെ പാലിക്കേണ്ടിയിരിക്കുന്നു.
On the day of Pentecost, who was the spokesman? Peter. Because he had the keys and they were laughing and said, these men are full of new wine.
പെന്തക്കോസ് നാളിൽ ആരാണ് സംസാരിച്ചത്? പത്രോസായിരുന്നു. കാരണം താക്കോൽ അവന്റെ പക്കലായിരുന്നു. ഇപ്പോൾ അവർ പുതിയ വീഞ്ഞ് കുടിച്ചവരാകുന്നു എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിക്കുകയായിരുന്നു.
Peter said, this being the third hour of the day, these are not full of new wine, but this is that which is spoken of by Joel the prophet. It'll come to pass in the last day, saith God, I'll pour out of my spirit upon all flesh. Your sons and daughters shall prophesy. Upon my hands made the maidservant, I'll pour out of my spirit.
പത്രോസ് അവരോട്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തതത്രേ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. എന്റെ ദാസന്മാരും ദാസന്മാരുടെ ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും.
Your young man shall see visions. Your old man will dream dreams. And y'all show signs in the heaven above and in the earth below. It shall come to pass that whosoever call upon the name of the Lord shall be saved.
Amen.
നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അതെ, ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന യൗവനം രക്ഷിക്കപ്പെടും. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു.
Amen.
Now they want to find out how you get into this mystical body. All right, Acts, the second chapter, begin at the 37th verse. The inauguration sermon. You can't change it.
That's right.
Amen. You can't change it.
സഭയോടുള്ള കൽപ്പന ഇതായിരുന്നു. ഈ അജ്ഞേയമായ ദേഹത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നതെന്ന് അവർ അറിയാൻ ആഗ്രഹിച്ചിരുന്നു. പ്രവൃത്തികൾ 2-ാം അധ്യായം 37-ാം വാക്യം തൊട്ട് ഉദ്ഘാടന പ്രസംഗമാകുന്നു. നിങ്ങൾക്കത് മാറ്റാൻ കഴിയുകയില്ല.
Listen, if your doctor wrote you a prescription and you took it down to the drugstore to some quack druggist, you know he could kill you with that prescription?
ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ഒരു മരുന്ന് കുറിപ്പ് എഴുതി തരികയും നിങ്ങൾ ഏതെങ്കിലും ഒരു മുറിവൈദ്യന്റെ മരുന്ന് കടയിലേക്ക് അതുമായി പോവുകയാണെങ്കിൽ ഈ മരുന്ന് കുറിപ്പുമായിട്ട് അവന് നിങ്ങളെ കൊന്നുകളയാൻ തന്നെ കഴിഞ്ഞേക്കും.
You see that doctor writes so much in that because he's trained to that. And he writes so much poison. And he puts an antidote in there to kill so much of that poison. He has to set something to upset the other drug. And if that prescription isn't filled just exactly the way that doctor writes it, it'll kill you.
ആ ഡോക്ടർ അതിൽ വളരെ കാര്യങ്ങൾ എഴുതും. കാരണം അദ്ദേഹം അതിനായി പരിശീലിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം വളരെയധികം വിഷമേറിയ കാര്യങ്ങളെ അതിൽ എഴുതുകയും അത്രയും വിഷത്തെ കൊല്ലുന്നതിന് വേണ്ടിയ മറമരുന്നും അതിലിടുന്നു. മറ്റേ മരുന്നിനെ താറുമാറാക്കുന്നതിനായി ഏതെങ്കിലും എന്തെങ്കിലും അദ്ദേഹത്തിന് ഇടേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഡോക്ടർ എഴുതിയിരിക്കുന്ന പ്രകാരം ഈ മരുന്ന് കുറിപ്പ് ചേർക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളെ കൊന്നുകളയും.
And that God is the doctor. He's a doctor of the soul. He's a doctor of salvation.
Yes.
And he educated a man in his own theology, Peter. An unlearned man, he couldn't even read his name when he wrote before him. But he gave him the Holy Spirit and gave him the pencil to write the doctrine about.
ദൈവം ഡോക്ടറാകുന്നു, അവൻ പ്രാണന്റെ ഡോക്ടറാകുന്നു, അവൻ രക്ഷയുടെ ഡോക്ടറാകുന്നു. അവൻ പത്രോസ് എന്ന ഒരു മനുഷ്യനെ തന്റെ സ്വന്തം വേദശാസ്ത്ര പ്രകാരം അഭ്യസിപ്പിച്ചു. അവൻ വിദ്യാഭ്യാസമില്ലാത്തവനും തന്റെ പേരെഴുതിയത് വായിക്കാൻ അറിവില്ലാത്തവനുമായിരുന്നു. എന്നാൽ ദൈവം അവന് പരിശുദ്ധാത്മാവിനെ നൽകുകയും അതിനെക്കുറിച്ചുള്ള ഉപദേശത്തെ എഴുതുന്നതിനായി പെൻസിൽ കൊടുക്കുകയും ചെയ്തു.
So on the day of Pentecost, he wrote the prescription. Let's see what he wrote. Dr. Simon Peter, let's see what your prescription is for salvation. Let's see what it was wrote out for.
അങ്ങനെ പെന്തക്കോസ് നാളിൽ അവൻ ഈ മരുന്ന് കുറിപ്പ് എഴുതി. അവൻ എന്താണ് എഴുതിയതെന്ന് നമുക്ക് നോക്കാം. രക്ഷയ്ക്ക് വേണ്ടി ഡോക്ടർ ശിമോൻ പത്രോസ് എന്താണ് മരുന്ന് കുറിപ്പ് എഴുതിയെന്ന് നമുക്ക് നോക്കാം. എന്താണ് അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
Now when they heard this, they were pricked in their hearts and said unto Peter and the rest of the apostles, Man and brethren, what can we do? Watch out, you got the keys.
ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തോലന്മാരോടും സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. ശ്രദ്ധിക്കുക, നിങ്ങളുടെ പക്കൽ താക്കോലുണ്ടല്ലോ.
Then Peter said unto them, Repent and be baptized, every one of you, in the name of Jesus Christ, for the remission of sins. And you shall receive the gift of the Holy Ghost, for the promise is unto you, and to your children, and them as far off, even as many as the Lord our God shall call.
Praise the Lord.
Amen.
പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു.
That's a prescription. Don't doctor it up. You'll kill your patient.
Amen.
That's what's the matter with all these people talking this Father, Son, and Holy Ghost. They're killing a lot of spiritual people.
Amen.
Doctor with the wrong thing.
അതാണ് മരുന്ന് കുറിപ്പ്. അതുമായിട്ട് കൂട്ടിക്കലർത്താൻ നടത്തരുത്. നിങ്ങളുടെ രോഗിയെ തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ കൊന്നുകളയും. അതാണ് ഇന്ന് പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ധാരാളം ആളുകൾക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം. അവർ വളരെയധികം ആത്മീയ ജനങ്ങളായ ഒരു തെറ്റായ കാര്യം കൊണ്ട് കൊന്നുകളയുന്നു.
There's no such a thing. Nobody ever baptized in the name of the Father, Son, Holy Ghost.
Praise the Lord.
There never was such a ceremony ever said to the Catholic Church.
Amen.
The Catholic Church is the mother of that.
That's right.
അങ്ങനെ ഒരു കാര്യമേ ഇല്ല. തിരുവഴുത്തിൽ പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആരും ഒരിക്കലും സ്നാനപ്പെട്ടിട്ടില്ല. കത്തോലിക്ക സഭ വരുന്നതുവരെ അങ്ങനെ ഒരു ചട്ടം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കത്തോലിക്ക സഭ അതിന്റെ മാതാവാകുന്നു.
Search the scriptures, search the history, and find out the first order was ever done by Father, Son, and Holy Ghost of the Catholic priest.
തിരുവഴുത്ത് ശോധന ചെയ്യുക. ഇതിഹാസത്തെ പരിശോധിച്ച് കണ്ടുപിടിക്കുക. പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ ആദ്യമായിട്ട് നടപടി തന്നെ ചെയ്തത് ഒരു കത്തോലിക്കക്കാരനായ പുരോഹിതനായിരുന്നു.
They sprinkle him as ordained by the Catholic Church.
Right.
Mother of harlots, come right back down to the harlot.
അവരെ തളിക്കുന്നു. വേശികളുടെ മാതാവായ കത്തോലിക്ക സഭയാണ് തളിക്കൽ നിയോഗിച്ചത്. അത് നേരെ തിരികെ വേശിയിലേക്ക് വരുന്നു.
It says in the catechism, is there such a thing as a Protestant ever being saved? Said sometimes, of course, because they admit the Catholic doctrine. They won't take their Bible. They baptize in the name of Father, Son, Holy Ghost, and they have no scripture for that. Said, but the Catholic Church started it, and they admit it. By the Catholic orders, they might be some saved.
ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ എപ്പോഴെങ്കിലും രക്ഷിക്കപ്പെട്ടതായിട്ടുണ്ടോ എന്ന് അവരുടെ മതതത്വ ഉപദേശത്തിൽ ചോദിക്കുന്നു. ചിലപ്പോൾ തീർച്ചയായും, കാരണം അവർ കത്തോലിക്കരുടെ ഉപദേശത്തെ കൈക്കൊള്ളുന്നു എന്ന് പറയുന്നു. അവർ അവരുടെ വേദപുസ്തകം എടുക്കുന്നില്ല. അവർ പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. അതിനുവേണ്ടി യാതൊരു തിരുവെഴുത്തും അവർക്കില്ല. എന്നാൽ കത്തോലിക്ക സഭയാണ് അത് തുടങ്ങിയതെന്ന് അവർ പറയുന്നു. അവർ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അതായത് കത്തോലിക്കരുടെ കൽപ്പനകളാൽ ഒരുപക്ഷെ ചിലർ രക്ഷിക്കപ്പെടേണ്ട ഇടയുണ്ട്.
No such a thing. Nobody ever baptized that way.
That's right.
Nobody ever sprinkled in the Bible, poured, or any other way. But immersing in the water, in the name of Jesus Christ, for the remission of sin.
അങ്ങനെ ഒരു കാര്യമേയില്ല. ആരും ആ രീതിയിൽ സ്നാനപ്പെട്ടിട്ടില്ല. വേദപുസ്തകത്തിൽ ആരും തന്നെ തളിക്കപ്പെടുകയോ ഒഴിക്കപ്പെടുകയോ മറ്റേതെങ്കിലും രീതിയിൽ ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. എന്നാൽ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുക്കുന്നു.
What we read a while ago, and I told you to get to it later, that repentance and remission of sin should be preached in his name.
Amen.
To where? Just to Jerusalem, to the Jews, to all nations, all the world, beginning at Jerusalem.
കുറച്ചു നേരം മുമ്പ് നാം എന്താണ് വായിച്ചത്? നാം പിന്നീട് അതിൽ കടക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അത് അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കണം. എവിടെയാണ് പ്രസംഗിക്കേണ്ടത്? യെരുശലേം തുടങ്ങി യഹൂദന്മാരോട് മാത്രമാണോ? അല്ല, യെരുശലേമിൽ നിന്ന് തുടങ്ങി സകല ജാതികളിലും ലോകമെങ്ങും പ്രസംഗിക്കണം.
Now, Dr. Simon Peter wrote out the prescription. What about you, doctors?
Amen.
Are you trying to put something with it? Don't add nothing to it. Take it the way it is. That's the commission of the church.
Amen.
That's how you get into it. Amen. By repenting and being baptized in the name of Jesus Christ for the remission of your sins. And a promise that you will receive the Holy Ghost.
ഇപ്പോൾ ഡോക്ടർ ശിമോൻ പത്രോസ് ഈ മരുന്ന് കുറിപ്പ് എഴുതിയിരിക്കുന്നു. ഡോക്ടർമാരായ നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ അതുമായിട്ട് എന്തെങ്കിലും ചേർക്കാൻ ശ്രമിക്കുകയാണോ? അതിനോട് യാതൊന്നും ചേർക്കരുത്. അതെഴുതിയിരിക്കുന്ന പ്രകാരം തന്നെ എടുക്കുക മാത്രം ചെയ്യുക. അത് സഭയോടുള്ള അധികാരമാണ്. അപ്രകാരമാണ് നിങ്ങൾ അതിൽ കടക്കുന്നത്. മാനസാന്തരപ്പെട്ട പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനുള്ള ഒരു വാഗ്ദത്തം അതോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു.
At the close. Now let's read over here in Galatians, the third chapter. If anybody gets it before I do, read it.
ഇപ്പോൾ സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു, സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നത് ഈ കാര്യത്തെയാണ്. ഒരു നിമിഷത്തേക്ക് ഗലാത്യർ 3:26 വായിക്കാം. നമുക്കിവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ, അതിനുശേഷം സമാപിക്കുന്നതാണ്. ഗലാത്യർ 3 നമുക്ക് വായിക്കാം. ആർക്കെങ്കിലും എന്നേക്കാൾ മുമ്പേ അത് കിട്ടുകയാണെങ്കിൽ വായിച്ചുകൊള്ളുക. അത് ഗലാത്യർ 3:26 ആണോ?
Maybe I might have wrote wrong here then. I might be Colossians. Let's read Colossians. I don't know where I was going to. Let's see if it's Colossians 3:26. No, there is no 3:26. What is that now, Galatians 3:26?
ഒരു പക്ഷേ ഞാൻ വായിച്ചത് തെറ്റായിരിക്കാനിടയുണ്ട്. ചിലപ്പോൾ കൊലിസിയർക്കെഴുതിയ ലേഖനമായിരിക്കാം. നമുക്ക് കൊലിസിയർ വായിക്കാം. ഞാൻ എന്താണ് വായിച്ചിരുന്നതെന്ന് എനിക്കറിയാം. അത് കൊലിസിയർ 3:26 ആണോ എന്ന് നമുക്ക് നോക്കാം. അല്ല, അവിടെ 3:26 ഇല്ല. എന്താകുന്നു അത്? ഗലത്തിയർ 3:26 എന്താകുന്നു? ഇവിടെ അതെനിക്ക് കിട്ടിയിരിക്കുന്നു. ശരിയാണ് സഹോദരി. ഗലാത്യർ 3:26 നിങ്ങൾ തുടങ്ങിയിരിക്കെ അത് വായിച്ചുകൊള്ളുക. അതിന്റെ 26, 27, 28 ഇവിടെയാകുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക.
ക്രിസ്തുവേശുവിലെ
വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്നു. നാം ഈ ദേഹത്തിൽ എങ്ങനെയാണ് കടക്കുന്നത്? നാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ക്രിസ്തുയേശുവിന്റെ ദേഹത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ടിരിക്കുന്നു.
Another thing the church message is, how we get into the church, is through sanctification. And sanctification, Hebrews 13:12-13. Jesus suffered without the gates that he might sanctify the people with his own blood.
സഭയുടെ മറ്റൊരു സന്ദേശം എന്താണെന്നാൽ, നാം വിശുദ്ധീകരണത്തിൽ കൂടെ എങ്ങനെയാണ് സഭയിൽ കടക്കുന്നതെന്നാണ്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് എബ്രായർ 13:12-13 ആകുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തുവച്ച് കഷ്ടം അനുഭവിച്ചു.
Now, Ephesians Let's go here. We got to read that one. Ephesians 5:25. Right quick now. Ephesians 5:25. All right, here we are. 5:25.
ഇപ്പോൾ നമുക്ക് എഫെസ്യരുടെ ലേഖനത്തിലേക്ക് പോകാം. നമുക്കത് വായിക്കേണ്ടതാകുന്നു. എഫെസ്യർ 5:25 എളുപ്പം വായിക്കാം. എഫെസ്യർ 5:25. ശരി, 5:25 അത് ഇവിടെ ആകുന്നു.
Yes. All right.
എനിക്കിപ്പോഴും തെറ്റാണ് കിട്ടിയിരിക്കുന്നത്. എന്റെ പക്കൽ അത് ശരിയായി എഴുതിയിട്ടില്ല. നമുക്ക് നോക്കാം. ആ കാരണത്താൽ പ്രാസംഗികരും പുരോഹിതന്മാരും, ഓ ശരി, കുറച്ചു നേരം മുമ്പ് ഞാനിത് എളുപ്പം എഴുതിയെടുക്കുകയായിരുന്നു, അതിനാൽ ഞാൻ തെറ്റായിരിക്കണം. ഓ, എനിക്ക് തെറ്റായ പേജാണ് കിട്ടിയത്. അതെ, ആമേൻ. ശരി.
Hebrews 12:13, Jesus suffered without the gates that he might sanctify the people with his own blood. Therefore, people, here's how we come to the church, by repenting, being baptized in the name of Jesus Christ for the remission of our sins, and a promise that we will receive the baptism of the Holy Ghost.
Hebrews 12:13 നോക്കാം. യേശുവും സ്വന്ത രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തുവെച്ച് കഷ്ടം അനുഭവിച്ചു. ആ കാരണത്താൽ മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുമെന്ന ഒരു വാഗ്ദത്തത്തോടെ ആണ് നാം ഇവിടെ സഭയോടൊപ്പം വരുന്നത്.
Therefore, there is no preacher can shake us into it. There's no priest that can bow us into it. But we are born into it by the King of the Messianic Kingdom. Amen.
ആ കാരണത്താൽ യാതൊരു പ്രാസംഗികനും നമ്മെ അതിലേക്ക് കുലുക്കി കടത്താൻ കഴിയുകയില്ല. യാതൊരു പുരോഹിതനും അതിലേക്ക് പ്രതിജ്ഞ എടുത്ത് കടത്താൻ കഴിയുകയില്ല. എന്നാൽ മശിഹായുടെ സാമ്രാജ്യത്തിലെ രാജാവിനാൽ നാം അതിലേക്ക് ജനിച്ചിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ എനിക്കൊരു കാര്യം കൂടി എടുക്കാൻ കഴിയുമോ? കുറച്ച് നേരം കൂടി എത്ര പേർ എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്? ഇപ്പോൾ 9:30 കഴിഞ്ഞിരിക്കുന്നു.
Now, can we get to heaven without the church? Just take a couple of comments on this, because I got about a dozen wrote down here, as you see. But just one thing that we might know. No, sir. You cannot get to heaven without being a member of this church.
ഇപ്പോൾ നമുക്ക് സഭയെ കൂടാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമോ? ഇപ്പോൾ ഇതിനെക്കുറിച്ച് രണ്ട് പ്രസ്താവനകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എന്റെ മക്കൾ ഒരു ഡസനോളം ഇവിടെ എഴുതിയതുണ്ട്. എന്നാൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യം മാത്രം എടുക്കുന്നതാണ്. ഇല്ല ശ്രീമാൻ, ഈ സഭയുടെ ഒരു അംഗമാകാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല.
Now, first thing, in John 3:5, Jesus said, except the man be born of water and of spirit, repent and be baptized in the name of Jesus Christ for the remission of sins, and you shall then be born of the Spirit. Born of the water, born of the Spirit.
ഇപ്പോൾ ആദ്യത്തെ കാര്യം എന്നത് യോഹന്നാൻ 3:5 യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ, അതായത് മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ആത്മാവിൽ ജനിക്കുന്നതാണ്. വെള്ളത്താൽ ജനിക്കുകയും ആത്മാവിനാൽ ജനിക്കുകയുമാകുന്നു.
Except the man gets this, he cannot even enter the kingdom of heaven. He cannot even see the kingdom of heaven.
ഒരു മനുഷ്യന് ഇത് കിട്ടാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. അവന് സ്വർഗരാജ്യം കാണാനും കഴിയുകയില്ല.
Then if you are born of water and spirit, you are in the church. If you're not born of water and spirit, you're not in the church and cannot see the kingdom of heaven. Does that make sense to you? It's just exactly right.
അങ്ങനെ നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ സഭയിലാകുന്നു. നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ ഈ സഭയിലാകുന്നില്ല. കൂടാതെ ദൈവരാജ്യം കാണാനും കഴിയുന്നില്ല. അത് നിങ്ങൾക്ക് ഗ്രഹ്യമാകുന്നുണ്ടോ? ഇത് ശരിക്കും സത്യമായ കാര്യമാണ്.
Now, did you know, you say, well, Brother Branham, I believe, well, listen, and I've never received the Holy Ghost. No, you don't believe yet. You are just believing on to believe. You have hope.
നിങ്ങൾ പറഞ്ഞേക്കാം, കൊള്ളാം, സഹോദരൻ ബ്രഹാം, ഞാൻ വിശ്വസിക്കുന്നു, എന്നാൽ ഞാൻ ഒരിക്കലും പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇതുവരെയും വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ വിശ്വാസത്തോട് വിശ്വസിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് നിങ്ങൾക്ക് ആശയാണുള്ളത്.
For in 1 Corinthians 12, and the 3rd verse, let's just grab that right quick while we're close to it if you want to. 1 Corinthians 12, and the 3rd verse, and we'll get that just right quick and read this here and see what the Lord has in this for us.
കാരണം 1 Corinthians 12:3 നാം പെട്ടെന്ന് എടുത്ത് ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 12:3, നാം ഇത് എളുപ്പം എടുത്ത് വായിച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് വേണ്ടി എന്താണ് കർത്താവ് തരാൻ പോകുന്നതെന്ന് നോക്കാം.
First Corinthians 12, all right, and the third verse. Wherefore I give you to understand that no man speaketh by the Spirit of God, calleth Jesus accursed, and no man can say Jesus is the Lord but by the Holy Ghost.
Praise the Lord. Thank you.
1 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ 3 വാക്യം, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു.
You don't know nothing about it until you receive the Holy Ghost.
Hallelujah.
You say, I accept Jesus Christ as my personal Savior. Have you received the Holy Ghost since you believe? If you don't, you can't even call Him the Lord. Because He's not Lord.
നിങ്ങൾ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുന്നതുവരെ നിങ്ങൾക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ യേശു ക്രിസ്തുവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങൾ പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവനെ കർത്താവെന്ന് വിളിക്കാൻ പോലും കഴിയുകയില്ല, കാരണം അവൻ കർത്താവാകുന്നില്ല.
He's a historical being that you by faith have accepted. But when he's come into you by the Holy Ghost, he is your Lord. No man can call Jesus Lord only by the Holy Ghost.
That's right.
Until you are born of the Spirit of God and the Holy Ghost is in you, then if you are, you're born into this kingdom and you're part of the church. You're the called out ones then. You see it? All right. Now,
അവനൊരു ചരിത്രപരമായ വ്യക്തിയായിട്ട് വിശ്വാസത്താൽ നിങ്ങൾ അവനെ സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവനാൽ അവൻ നിങ്ങളിലേക്ക് വരുമ്പോൾ അവൻ നിങ്ങളുടെ കർത്താവാകുന്നു. പരിശുദ്ധാത്മാവൽ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് വിളിക്കാൻ കഴിയുകയില്ല. അത് നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കാതെയും പരിശുദ്ധാത്മാവ് നിങ്ങളിലാകാതെയും നിങ്ങൾക്കത് കഴിയില്ല. അതിനുശേഷം നിങ്ങൾ ഈ രാജ്യത്തിലേക്ക് ജനിച്ചിരിക്കുകയും സഭയുടെ ഒരു ഭാഗവുമാകുന്നു. അപ്പോൾ നിങ്ങൾ വിളിച്ചു വേർത്തപ്പെടുത്ത ജനമാകുന്നു. നിങ്ങൾക്കിത് മനസ്സിലായില്ലേ? ശരി.
Is put in the ground, one is germatized and the other is not germatized. The one that's not germatized, can it live again? Not by no means is nothing in it.
ഒരു വിത്തിൽ ജീവനില്ലാതെ അതിൽ നിന്നും ജീവന് കടന്നു വരാൻ കഴിയുമോ? ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിടുകയും അത് മുളച്ചു വരികയും മറ്റൊന്ന് മുളച്ചു വരാതെ ഇരിക്കുന്നുവെങ്കിൽ മുളച്ചു വരാത്തതിന് വീണ്ടും ജീവിക്കാൻ കഴിയുമോ? യാതൊരു കാരണവശാലും കഴിയുകയില്ല, കാരണം അതിൽ യാതൊന്നുമില്ല.
Although materially it'll make just as good a cornflakes as the other will. It'll make just as good a cornbread as the other one will. It'll look just as good on the shelf as the other one will. But if it hasn't got life into it, it cannot rise again.
Amen.
ഭൗതികമായിട്ട് ഇത് മറ്റേതിനെ പോലെ തന്നെ വറുത്ത് സുഗന്ധം ചേർത്ത ചോളം തന്നെ ഉണ്ടാക്കുമെങ്കിലും മറ്റേതിനെ പോലെ തന്നെ നല്ല അപ്പം ഇതിൽ നിന്നും ഉണ്ടാകുമെങ്കിലും മറ്റേതിനെ പോലെ ഇതും അലമാരിയിൽ കാഴ്ചയ്ക്ക് നല്ലതായി കാണുമെങ്കിലും അതിൽ യാതൊരു ജീവനുമില്ല. അതിനെ വീണ്ടും ഉയർത്താൻ കഴിയുകയില്ല.
A man that's a good man can be just as good church member as a Christian. A man that's a good man can be just as good a citizen as a Christian. A good man, moral man. But when he dies, that's it. Unless he's born again of the Spirit of God, because everything that had a beginning has an end.
ഒരു നല്ല മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിയായ ഒരു സഭയിലെ നല്ല അംഗത്തെ പോലെ ആകാൻ കഴിയും. ഒരു നല്ല മനുഷ്യന് ഒരു നല്ല ക്രിസ്ത്യാനിയെ പോലെ ഒരു നാഗരീകതയുള്ളവനും സദാചാരമുള്ളവനുമായിരിക്കാൻ കഴിയും. എന്നാൽ അവൻ മരിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിച്ചവനല്ലാതെ യാതൊരു പ്രയോജനവുമില്ല, കാരണം തുടക്കമുള്ളതിനെല്ലാം ഒരവസാനമുണ്ട്.
God is the only thing that's eternal. Therefore we are a part of God by receiving His life. Jesus said, I give unto them eternal life. The Greek word there is Zoe, means God's own life.
നിത്യനായ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. ആ കാരണത്താൽ അവന്റെ ജീവനെ നാം സ്വീകരിക്കുന്നതിൽ കൂടെ നാം ദൈവത്തിന്റെ ഒരു ഭാഗമാകുന്നു. ഞാൻ അവർക്ക് നിത്യജീവനെ നൽകുന്നുവെന്ന് യേശു പറഞ്ഞു. അതിന്റെ യവന ഭാഷയിലുള്ള അർത്ഥം ജോയി എന്നാകുന്നു. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്വന്തം ജീവൻ എന്നാകുന്നു.
And the only way that you can ever live again is to have eternal life, which is God's life, because your life will perish. But His life will be raised up again, because God is eternal. And you've got eternal life and can more die than God can die.
നിങ്ങൾക്ക് വീണ്ടും ജീവിച്ചിട്ട് നിത്യജീവൻ ഉണ്ടായിരിക്കുന്നതിനുള്ള ഏക വഴി എന്നത് ദൈവത്തിന്റെ ജീവനിലാകുന്നു. കാരണം നിങ്ങളുടെ ജീവൻ നശിച്ചു പോകും, എന്നാൽ അവന്റെ ജീവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കപ്പെടും. കാരണം ദൈവം നിത്യനാകുന്നു. അങ്ങനെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുമ്പോൾ ദൈവത്തിന് മരിക്കാൻ കഴിയാത്തതുപോലെ തന്നെ നിങ്ങൾക്കും അത് കഴിയില്ല.
He that believeth on me has eternal life, and I'll raise him up at the last day.
Amen.
Raise him up again. The eternal life, it's him, I'll raise him up.
എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അന്ത്യനാളിൽ ഞാൻ അവനെ വീണ്ടും ഉയർപ്പിക്കുന്നതാണ്. അവനുള്ള നിത്യജീവൻ അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും.
Now, can we get into heaven without being in the church? You can't be in the church until you're born again. You can't go to heaven until you're born again. If you're born again, you're in the church.
Emma.
So you can't go to heaven until you're a member of this church. And you can't be a member until you're born into it.
Emma.
ഇപ്പോൾ സഭയിലായിരിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമോ? നിങ്ങൾ വീണ്ടും ജനിക്കാതെ സഭയിലായിരിക്കാൻ തന്നെ കഴിയുകയില്ല. നിങ്ങൾ വീണ്ടും ജനിക്കാതെ സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല. നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഭയിലാകുന്നു. അതുകൊണ്ട് ഈ സഭയിലെ അംഗമാകാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല. കൂടാതെ നിങ്ങൾ അതിലേക്ക് ജനിക്കാതെ അതിലൊരു അംഗമാകാനും കഴിയുകയില്ല.
And you can't be a member unless God has called you to be a member. Now how happy you ought to be for that. For you were predestinated before the foundation of the world, and your name, was written in the Lamb's Book of Life, the church book, before the foundation of the world. That's the Bible.
ഇപ്പോൾ ഞാനത് സ്വല്പം കൂടി കട്ടിയാക്കട്ടെ. ദൈവം നിങ്ങളെ ഒരു അംഗമാക്കുന്നതിനായി വിളിക്കാതെ നിങ്ങൾക്കതിൽ ഒരു അംഗമാകാൻ കഴിയുകയില്ല. ഇപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എത്രയധികം സന്തോഷമുള്ളവരാകേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നേയും വയ്ക്കപ്പെട്ടവരാകുന്നു. കൂടാതെ നിങ്ങളുടെ പേര് കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പുള്ളതായ സഭയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അത് വേദപുസ്തകമാകുന്നു.
The Catholic Church with the rest of the organizations will deceive all upon the face of the earth whose names were not written in the Lamb's Book of Life before the foundation of the world.
ഇപ്പോൾ വേദപുസ്തകം പറയുന്നു, അതായത് എതിർ ക്രിസ്തുവായ സഭാസംഘടനകളും കത്തോലിക്ക സഭയും ബാക്കിയുള്ള സഭാസംഘടനകളും സമുദായങ്ങളും ലോകസ്ഥാപനം മുമ്പിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളെ എല്ലാം ചതിച്ചു കളയും.
Jesus said, all that the Father hath given me will come to me. That's his own word.
Hallelujah.
Not what you done, but what he done.
Amen.
പിതാവ് എനിക്ക് തന്നിട്ടുള്ളതെല്ലാം എന്റെ അടുക്കൽ വരുമെന്ന് യേശു പറഞ്ഞു. അത് അവന്റെ സ്വന്തം വചനമാകുന്നു. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, എന്നാൽ അവൻ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്.
Let's settle that a minute. Let's turn to Ephesians, the first chapter, real quick.
Praise the Lord.
Listen to this. This is Paul. Now he had to go on to perfection with this church. Paul's addressing this to Christians. How many Christians is in here? Let's see your hand. All right. This is not for babies now. This is those who can eat meat.
ഒരു മിനിറ്റിൽ ഉള്ളിൽ തന്നെ നമുക്കിത് ശരിയാക്കി തീർക്കാം. എളുപ്പം തന്നെ എഫ്എസ്സിയർ 1 അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം. ഇത് ശ്രദ്ധിക്കുക, ഇത് പൗലോസ് ആകുന്നു. ഈ സഭയോടൊപ്പം അവന് സമ്പൂർണതയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇത് പൗലോസ് ക്രിസ്ത്യാനികളെ സംബോധന ചെയ്യുകയാണ്. ക്രിസ്ത്യാനികളായ എത്ര പേർ ഇവിടെയുണ്ട്? നിങ്ങളുടെ കൈകളെ ഞങ്ങളൊന്ന് കാണട്ടെ. ശരി, ഇത് കുഞ്ഞുങ്ങൾക്കുള്ളതല്ല, ഇത് മാംസം ഭക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ്.
Not by the organization, an apostle, one that's sent by the will of God.
Amen.
To the saints, that's the sanctified ones or sainted ones, which are at Ephesus and the faithful in Christ Jesus.
ഇപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ ആരെയാണ് അവൻ സംബോധന ചെയ്യുന്നതെന്ന് നോക്കുക. ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പൗലോസ് ബിഷപ്പിന്റെ കൈവയ്ക്കലിൽ കൂടിയല്ല, ഏതെങ്കിലും സഭാസമുദായത്തിൽ കൂടിയല്ല, ദൈവേഷ്ടത്താൽ അപ്പോസ്തോലനായ അപ്പോസ്തോലൻ എന്ന് വെച്ചാൽ അയക്കപ്പെട്ടവൻ എന്നാകുന്നു. എഫേസസിലുള്ള വിശുദ്ധന്മാരും, അതായത് വിശുദ്ധീകരിക്കപ്പെട്ടവർ, ക്രിസ്തു യേശുവിൽ വിശുദ്ധ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അവൻ ആരെയാണ് സംബോധന ചെയ്യുന്നത്? നേരത്തെ ക്രിസ്തുവിൽ, നേരത്തെ സഭയിലുണ്ടായിരുന്നവരെയാണ്. നിങ്ങൾ ക്രിസ്തുവിലാകുമ്പോൾ നിങ്ങൾ അവന്റെ ദേഹത്തിലാകുന്നു. അത് ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ സഭയുടെ അംഗമാകുന്നു.
Grace be unto you and peace from God our Father and the Lord Jesus Christ. Blessed be the God and Father of our Lord Jesus Christ, who has blessed us with all spiritual blessings in heavenly places in Christ Jesus.
നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എങ്ങനെയാണ് അവൻ ഇത് ചെയ്തത്? എന്താണ് അവൻ ചെയ്തത്? അവർ യോർദാനിലെത്തുകയും വാഗ്ദത്ത ദേശത്തേക്ക് മറികടക്കുകയും ചെയ്തിട്ട് അവർ ക്രിസ്തു യേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുന്നു. ഇതിവിടെയാകുന്നു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് ക്രിസ്തുവേശുവിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട സഭയ്ക്ക് വചനത്തിന്റെ ഉപദേശമാകുന്നു. നാം ക്രിസ്തുവേശുവിൽ ജനിക്കുമ്പോൾ സഭയെപ്പോലെ നാം സ്വർഗീയ സ്ഥാനങ്ങളിലാകുന്നു. അത് വിശുദ്ധന്മാരും വിളിച്ചു വേർപെടുത്തപ്പെട്ടവരുമാകുന്നു. ഹോ, ആരെയെങ്കിലും എന്തെങ്കിലും അവന് പഠിപ്പിക്കാൻ കഴിയും. കൊരിന്ത്യരുമായിട്ട് വളരെയധികം പ്രയാസമായിരുന്നു, എന്നാൽ ഈ സഭയുമായിട്ടില്ല. അവൻ അവരെ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു.
All right. Blessed be the God and Father of our Lord Jesus Christ, who has blessed us with all. You remember my last two messages? All spiritual blessings in heavenly places in Christ. According, listen, let this shock you now. According as He hath, past tense, chosen us in Him at the last revival. Did I read that right? According as He has chosen us in Him before the foundation of the world, before the world.
സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന എന്റെ കഴിഞ്ഞ രണ്ട് സന്ദേശത്തെ നിങ്ങൾ ഓർക്കുന്നില്ലേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ശ്രദ്ധിക്കുക, ഇത് നിങ്ങളെ ഒന്ന് ഞെട്ടിക്കട്ടെ. നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും അത് കഴിഞ്ഞ ഉണർവിലായിരുന്നോ? ഞാനത് ശരിക്കാണോ വായിച്ചത്? അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും
before the foundation of the world that we should be holy and without blame before Him in love.
Yeah.
Having PREDESTINATED.
ഇവിടെ ശ്രദ്ധിക്കുക, നാം തന്റെ സന്ധിനിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ.
What did we do? Nothing. What He done is what I'm looking at. When did He do? Chose us, put our names on His book, on His church book, to be a member of this mystical body before the world ever began.
നാം എന്താണ് ചെയ്തത്? യാതൊന്നും ചെയ്തില്ല. അവൻ എന്താണ് ചെയ്തത്? അതാണ് ഞാൻ നോക്കുന്നത്. അവൻ എപ്പോഴാണ് ചെയ്തത്? അവൻ നമ്മെ തെരഞ്ഞെടുക്കുകയും നമ്മുടെ പേരുകളെ അവന്റെ സഭയുടെ പുസ്തകത്തിൽ ഇടുകയും ലോകസ്ഥാപനത്തിനു മുമ്പേ ഈ അജ്ഞേയമായ ദേഹത്തിൽ ഒരംഗമാക്കുകയും ചെയ്തു.
And has predestinated us unto the adoption of children by Jesus Christ to Himself according to His own good pleasure of His will.
തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഹോ,
you got to be in that church, brother, if you make it. For He's coming for a church.
Amen.
What kind of a church? A church that's without spot or without wrinkle.
സഹോദര, നിങ്ങൾക്ക് ആ സഭയിലാകേണ്ടിയിരിക്കുന്നു. കാരണം അവനൊരു സഭയെടുക്കുന്നതിനായി വരുന്നു. അതേത് തരത്തിലുള്ള സഭയാണ്? കറയും ചുളുക്കുമില്ലാത്ത സഭയാണ്.
How can we be that? By being dead in Christ, baptized by the Holy Ghost into His mystical body, and a blood atonement of the Son of God laying there for us every hour of the day. Bound blameless.
Hallelujah.
That's a church without spot or without wrinkle. He chose us in Him and put our names on His book.
നമുക്കതെങ്ങനെയായിരിക്കാൻ കഴിയും? ക്രിസ്തുവിൽ മരിച്ച് അവന്റെ ആജ്ഞയമായ ദേഹത്തിലേക്ക് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടിട്ട് ദൈവപുത്രന്റെ രക്തം കൊണ്ടുള്ള പ്രായച്ചിത്തം നമുക്ക് വേണ്ടി ദിവസത്തിന്റെ ഓരോ നാഴികയിലും കളങ്കമില്ലാതെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്നു. അതാണ് കറയും ചുളുക്കവും ഇല്ലാത്ത സഭ. അവൻ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തിട്ട് നമ്മുടെ പേര് തന്റെ പുസ്തകത്തിൽ ഇട്ടിരിക്കുന്നു. യേശു ക്രിസ്തു അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. 1900 വർഷങ്ങൾക്ക് മുമ്പാണ് അറുക്കപ്പെട്ടത്, അല്ല പിന്നെ എത്രയാണ്? ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്നു.
When God in the Bible, the word in Genesis 1, said in the beginning God. Take that name God in the Hebrew and see what it means. It's spelled Elohim, which means the all self-existing one, the all-sufficient one, the strong one.
വേദപുസ്തകത്തിൽ ദൈവം ഉത്പത്തിയുടെ 1 അധ്യായത്തിൽ ആദിയിൽ ദൈവം എന്ന വാക്കിനാൽ തുടങ്ങിയിരിക്കുന്നു. എബ്രായ ഭാഷയിൽ ദൈവം എന്ന ആ പേരിനെ എടുത്ത് അതിന്റെ അർത്ഥം നോക്കുക. അത് ഇലോഹീം എന്ന് ഉച്ചരിക്കപ്പെടുന്നു. അതിന്റെ അർത്ഥം എല്ലാമായിട്ട് സ്വയം നിലകൊള്ളുന്നവനും സകല സന്തുഷ്ടിയുള്ളവനും ശക്തനുമായവൻ എന്നാകുന്നു.
There was nothing before that. There was no air. There was no stars. There was no moisture. There was no atmosphere. There was no atoms. There was no molecules. There was nothing before that. It was God, the eternal one.
അതിനു മുമ്പ് യാതൊന്നും ഉണ്ടായിരുന്നില്ല. വായുവില്ലായിരുന്നു, നക്ഷത്രങ്ങളില്ലായിരുന്നു, ഈർപ്പമില്ലായിരുന്നു, യാതൊരു അന്തരീക്ഷമില്ലായിരുന്നു, പരമാണുവില്ലായിരുന്നു, തന്മാത്രയില്ലായിരുന്നു, യാതൊന്നുമില്ലായിരുന്നു. നിത്യനായ ദൈവം മാത്രമായിരുന്നു.
And in him were attributes to be a savior, to be a father, to be God. He was God, but there was nothing else, no worship. So God is an object of worship and there's nothing to worship him. So there was attributes in him to be that, to be a savior, to be a healer, to be all these things that he is.
അവനിൽ ഒരു രക്ഷിതാവായിരിക്കുന്നതിന്റെയും ഒരു പിതാവായിരിക്കുന്നതിന്റെയും ദൈവമായിരിക്കുന്നതിന്റെയും ഗുണവിശേഷതകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ അവൻ ദൈവമായിരുന്നില്ല. അവൻ ദൈവമായിരുന്നു, എന്നാൽ അവിടെ യാതൊന്നുമില്ലായിരുന്നു, യാതൊരു ആരാധനയുമില്ലായിരുന്നു. ദൈവം ആരാധനയുടെ വസ്തുവാകുന്നു. അവിടെ യാതൊന്നും അവനെ ആരാധിക്കുന്നതിനില്ലായിരുന്നു. അതിനാൽ ഒരു രക്ഷിതാവായിരിക്കുന്നതിനും ഒരു രോഗശാന്തിക്കാരനായിരിക്കുന്നതിന്റെയും അതുപോലെ അവൻ ആകുന്നതായ ഈ കാര്യങ്ങൾക്കെല്ലാമായിട്ടുള്ള ഗുണവിശേഷതകൾ അവനിൽ ഉണ്ടായിരുന്നു.
So the first thing he created, now some of you want to know about my Genesis story. God said, let us make man. The first thing he created was angels to worship him. Then he became God.
അതുകൊണ്ട് ആദ്യത്തെ കാര്യം അവൻ ചെയ്തത്, അവൻ സൃഷ്ടിച്ചത്, നിങ്ങളിൽ ചിലർ എന്റെ ഉത്പത്തിയുടെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. ദൈവം പറഞ്ഞു, നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം. ആദ്യത്തെ കാര്യം അവൻ സൃഷ്ടിച്ചത് ദൂതന്മാരായിരുന്നു. അത് അവനെ ആരാധിക്കുന്നതിനായിരുന്നു. അതിനുശേഷം അവൻ ദൈവമായി തീർന്നു.
Then when he said, let us make man after our own image, what kind of a man did he make? Spirit man. Then when he made that man, he gave him control. Then he made man out of the dust of the earth. Then he fell. Then he became a savior. A God, then a savior. Sin brought on sickness. Then he became a healer. Hallelujah.
അതിനുശേഷം നമ്മുടെ സ്വരൂപത്തിൽ നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാമെന്ന് അവൻ പറഞ്ഞു. ഏത് രീതിയിലുള്ള മനുഷ്യനെയാണ് അവൻ ഉണ്ടാക്കിയത്? അത് ആത്മീയ മനുഷ്യനായിരുന്നു. അങ്ങനെ ആ മനുഷ്യനെ ഉണ്ടാക്കിയ ശേഷം അവനവന് അധികാരം നൽകി. പിന്നെ ഭൂമിയിലെ പൊടി കൊണ്ട് അവൻ മനുഷ്യനെ നിർമ്മിച്ചു. അതിനുശേഷം ആ മനുഷ്യൻ വീണുപോയി. പിന്നെ അവൻ ഒരു രക്ഷിതാവായി തീരുകയും ചെയ്തു. ഒരു ദൈവവും പിന്നെ ഒരു രക്ഷിതാവുമായി തീർന്നു. പാപം രോഗത്തെ കൊണ്ടുവന്നു. അപ്പോൾ അവൻ രോഗശാന്തിക്കാരനായി തീർന്നു. ഹല്ലേലൂയ.
There ain't nothing going wrong. He knows all about it before the world was ever formed. He knew we'd have this meeting tonight. He knows every gnat would ever be on the earth and how much tally he'd make and how many times he'd bat his eyes. He's the infinite God. He knows all things. Amen. Aren't you glad tonight that your name is on the book?
അവിടെ തെറ്റായിട്ട് യാതൊന്നും പോയിരുന്നില്ല. ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചെല്ലാം അവൻ അറിഞ്ഞിരുന്നു. ഇന്ന് രാത്രിയിൽ നമുക്കിവിടെയുള്ള ഈ യോഗത്തെ അവൻ അറിഞ്ഞിരുന്നു. ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ഓരോ ചെറുപ്രാണിയുടെയും അതെത്ര കൊഴുപ്പ് ഉണ്ടാക്കും എന്നതിനെയും എത്ര വട്ടം അത് കണ്ണടക്കുകയും ചെയ്യും എന്നുള്ളതും അവനറിയാം. അവൻ നിത്യനായ ദൈവമാകുന്നു. അവൻ എല്ലാ കാര്യങ്ങളെയും അറിയുന്നു. ആമേൻ. നിങ്ങളുടെ പേര് പുസ്തകത്തിലായിരിക്കുന്നതിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ സന്തോഷമുള്ളവരല്ലേ?
What a beautiful thought I am thinking concerning a great speckled bird. And they say that her name is recorded on the pages of God's holy word.
പുള്ളിക്കുത്തുള്ള പക്ഷിയെക്കുറിച്ച് എത്ര മനോഹരമായ കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിന്റെ താളുകളിൽ അതിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവർ പറയുന്നു. മറ്റുള്ള പക്ഷികളെല്ലാം അവൾക്ക് ചുറ്റമായി കൂടുകയും കൂട്ടം കൂടുകയും അവരാൽ അവൾ നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പുള്ളിക്കുത്തുള്ള പക്ഷി എന്താകുന്നു? അത് തെറ്റാണെന്ന് പറഞ്ഞ വ്യക്തിയുമായി ഞാൻ വ്യത്യസ്തപ്പെടുന്നു. വേദപുസ്തകത്തിലെ പുള്ളിക്കുത്തുള്ള പക്ഷി എന്തായിരുന്നു? അത് അവർ പറയുന്ന പ്രകാരമായി ഇസ്രായേൽ അല്ല, എന്നാൽ അത് യേശു ക്രിസ്തുവിന്റെ സഭയായിരിക്കുന്നു.
And the mate sprinkled his, with the blood of the dead mate, went across the earth, sprinkling as he flew his wings, and the blood splashing upon the earth, cried, Holy, holy, holy unto the Lord! Holy, holy, holy unto the Lord!
ഒരു പാപബലിക്കായി അവർ എന്താണ് ചെയ്തിരുന്നത്? അവർ ഒരു കുറുപ്രാവിനെ എടുത്ത് അതിന്റെ തല കഴുത്തിൽ നിന്ന് പിരിച്ചു പറിച്ചിട്ട് അതിനെ തലകീഴാക്കിയും അതിന്റെ രക്തം ജീവിച്ചിരിക്കുന്നതായ അതിന്റെ ഇണയുടെ മേൽ ഒഴിച്ചിട്ട് അതിന്റെ ഇണയെ അഴിച്ചുവിടുന്നു. തന്റെ മരിച്ചുപോയ ഇണയുടെ തളിക്കപ്പെട്ട രക്തവുമായി അത് പറന്നുപോകുകയും അങ്ങനെ അതിന്റെ ചിറകുകൾ അടിച്ചുകൊണ്ട് പറക്കുമ്പോൾ അത് ഭൂമിയിൽ തളിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അതിന്റെ രക്തം ഭൂമിയിലേക്ക് തളിക്കപ്പെടുമ്പോൾ അത് വിശുദ്ധം 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 യഹോവയ്ക്ക് വിശുദ്ധം 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 യഹോവയ്ക്ക് വിശുദ്ധം എന്നൊച്ച ഉണ്ടാക്കുന്നു.
By the blood of its dead mate, the Savior Jesus Christ, and she's crossing the world today, flapping her wings, crying, Holy, holy, holy unto the Lord.
Hallelujah.
ഇത് യേശു ക്രിസ്തുവിന്റെ ഒരു മാതൃകയാകുന്നു. ഈ മഹത്തായ പുള്ളിക്കുത്തുള്ള പക്ഷി എന്നത് തന്റെ മരിച്ചുപോയ ഇണയായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട സഭയാകുന്നു. അവൾ ഇന്ന് അവളുടെ ചിറകുകൾ അടിച്ച് വിശുദ്ധം വിശുദ്ധം യഹോവയ്ക്ക് വിശുദ്ധമെന്ന് കരഞ്ഞുകൊണ്ട് ലോകം മറികടന്നുകൊണ്ടിരിക്കുന്നു.
I'm so glad that I know of her. I'm so glad my name is on her book. Put there not by my goodness, no sir, I'd never be there. Or by your goodness, but by the goodness and mercies of God before the foundation of the world put our names on his book.
Amen. ഞാൻ അവളെ അറിയുന്നതിൽ അത്രയും സന്തോഷവാനാകുന്നു. അതിന്റെ പുസ്തകത്തിൽ എന്റെ പേരുള്ളതിനായി ഞാൻ സന്തോഷവാനാകുന്നു. അതെന്റെ നന്മ കൊണ്ടല്ല, അല്ല ശ്രീമാൻ, എന്റെയോ നിങ്ങളുടെയോ നന്മ കൊണ്ട് നാം ഒരിക്കലും അവിടെ എത്തുകയില്ല. എന്നാൽ ലോകസ്ഥാപന മുമ്പേ ദൈവത്തിന്റെ നന്മയും കരുണയും മൂലം നമ്മുടെ പേര് അവന്റെ പുസ്തകത്തിലാക്കിയിരിക്കുന്നു.
What is the identification of the church? What is she to be? What was she? What is it? The called out group?
സഭയുടെ തെളിവെന്താണ്? അവൾ എന്താകേണ്ടിയിരിക്കുന്നു? അവൾ എന്തായിരുന്നു? ഈ വിളിച്ചു വേർതിരിച്ച കൂട്ടർ എന്താകുന്നു?
Who set it up? Jesus Christ, not a bishop, not the Catholic Church, not Methodist, not Luther, not Wesley. No, sir. Who set it up? Jesus Christ.
ആരാണ് ഇത് പണിതത്? യേശു ക്രിസ്തുവാണ്. ഒരു ബിഷപ്പോ ഒരു കത്തോലിക്ക സഭയോ ഒരു മെത്തഡിസ്റ്റ് സഭയോ ഒരു ലൂത്രൻ സഭയോ വെസ്ലിയോ അല്ല. അല്ല ശ്രീമാൻ, ആരാണ് ഇത് പണിതത്? യേശു ക്രിസ്തു ആകുന്നു.
What is its message? Repentance, water baptism, baptism of the Holy Ghost, divine healing, salvation.
എന്താണ് ഇതിന്റെ സന്ദേശം? മാനസാന്തരം, ജലസ്നാനം, പരിശുദ്ധാത്മ സ്നാനം, ദൈവിക രോഗശാന്തി, രക്ഷ എന്നിവയാകുന്നു.
How do we become a member of it by being born into it? Can we get to heaven without it? No, sir. For those that are dead in Christ will God bring with him and not anyone else but those who are dead in Christ.
നാം ഇതിലെ ഒരു അംഗമാകുന്നത് എങ്ങനെയാണ്? നാം അതിൽ ജനിക്കുന്നതിൽ കൂടെയാണ്. ഇതുകൂടാതെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമോ? ഇല്ല ശ്രീമാൻ. കാരണം ക്രിസ്തുവിൽ മരിച്ചവരെ ദൈവം അവനോടൊപ്പം കൊണ്ടുവരും, മറ്റാരുമല്ല. എന്നാൽ ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമാകുന്നു.
Jesus is coming for those that are dead in Christ.
Amen.
Ephesians 4 chapter said that Galatians, I believe it is, the 4th chapter said that those that are dead in Christ will God bring with him. Those that are dead in Christ will God brings with him.
യേശു ക്രിസ്തുവിൽ മരിച്ചവർക്ക് വേണ്ടിയാണ് അവൻ വരുന്നത്. എഫെസ്യർ 4 അധ്യായത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, ഗലത്യർ 4 അധ്യായത്തിലാണ്. അത് ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിൽ മരിച്ചവരെ ദൈവം അവനോടൊപ്പം ഉയർത്തും. ക്രിസ്തുവിൽ മരിച്ചവരെ ദൈവം അവനോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരും.
Therefore, She is a called out group, a mystical body. Christ set an order. Before he died, he spoke of it coming. He said, I will come and be king over this domain. A little while and the world won't see me anymore, yet you shall see me. You won't have nothing to do with the kingdom of the world.
ആ കാരണത്താൽ അവൾ ഒരു വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടവും ഒരാജ്ഞേയമായ ദേഹവുമാകുന്നു. ക്രിസ്തു അതിനെ ക്രമത്തിലാക്കി വച്ചിരിക്കുന്നു. അവൻ മരിക്കുന്നതിന് മുമ്പേ അതിന്റെ വരവിനെ കുറിച്ച് അവൻ പറഞ്ഞു, ഞാൻ വന്ന് ഈ സാമ്രാജ്യത്തിന്റെ രാജാവായി തീരും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഈ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ലോകരാജ്യവുമായിട്ട് ഞങ്ങൾക്ക് യാതൊന്നും തന്നെ ചെയ്യാനില്ല.
Bless God, I'm a Christian. Amen. That's it. How do I know I am? These signs follow the believer.
That's right.
There's your identification card.
Amen.
ആ കാരണത്താലാണ് അവർ അത്രമാത്രം കുഴക്കലിലായിട്ട് ഇന്നതിനെ ബാബിലോൺ എന്ന് വിളിക്കുന്നത്. കൊള്ളാം, ദൈവം വാഴ്ത്തപ്പെടട്ടെ, ഞാനൊരു പ്രസ്ബിറ്റേറിയൻകാരനാണെന്ന് ഒരുവനും, ദൈവം വാഴ്ത്തപ്പെടട്ടെ, ഞാൻ മെതഡിസ്റ്റുകാരനാകുന്നുവെന്ന് വേറൊരുവനും പറയുന്നു. എന്നാൽ ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ, ഞാനൊരു ക്രിസ്ത്യാനിയാകുന്നു. ആമേൻ. അതാകുന്ന കാര്യം. അങ്ങനെ ഞാനാകുന്നുവെന്ന് എനിക്കെങ്ങനെ അറിയാം? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതാണ് നിങ്ങളുടെ തിരിച്ചറിയലിന്റെ കാർഡ്.
But he told me before the world began, he gave me my identification card. To everyone that's come into the kingdom. It's kept in heaven, so the records are straight. I'm so glad.
ഒരു നിമിഷം നിൽക്കൂ. എന്റെ കൂട്ടായ്മയുടെ കാർഡ് എന്റെ പക്കലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നതല്ല. ഇല്ല, അങ്ങനെ യാതൊന്നും എന്റെ പക്കലില്ല. എനിക്കുള്ളത് മേലെയാണ്, ഇവിടെ താഴെയുള്ളത് എനിക്ക് നഷ്ടപ്പെടാനിടയുണ്ട്. എന്നാൽ ലോകസ്ഥാപനം മുമ്പേ അവൻ എന്റെ തിരിച്ചറിയലിന്റെ കാർഡ് എനിക്ക് തന്നിരിക്കുന്നു. അതുപോലെ ഈ രാജ്യത്തിലേക്ക് വരുന്ന ഓരോരുത്തരുടെയും കാർഡ് കൊടുത്തിരിക്കുന്നു. അത് സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു. അതിനാൽ രേഖകളെല്ലാം ശരിയായിരിക്കുന്നു. അതിനാൽ ഞാൻ അത്രയും സന്തോഷമുള്ളവനാകുന്നു.
God went him down the Garden of Eden crying, Adam, where art thou? Not Adam crying, God, where art thou? It was God crying, Adam, where art thou?
ഞാൻ ദൈവത്തെ തേടി എന്ന് ആരോ പറഞ്ഞു. അത് തിരുവെഴുത്തിന് വിപരീതമാണ്. ദൈവം നിങ്ങളെയാണ് തേടുന്നത്, നിങ്ങൾ ദൈവത്തെയല്ല തേടുന്നത്. ദൈവം ഏതെൻ തോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞുകൊണ്ട് ആദാമേ നീ എവിടെയാകുന്നു എന്ന് തേടി വന്നു. ആദാം കരഞ്ഞുകൊണ്ട് ദൈവമേ നീ എവിടെയാകുന്നു എന്ന് തേടിയിരുന്നില്ല. എന്നാൽ ആദമേ നീ എവിടെയാകുന്നു എന്ന് ദൈവം കരയുകയായിരുന്നു. ഓ, ഞാൻ അതിൽ അംഗമായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളും സന്തോഷിക്കുന്നില്ലേ? ഈ മഹത്തായ സഭയ്ക്ക് വേണ്ടി ഞാൻ അത്രമാത്രം സന്തോഷമുള്ളവനാകുന്നു.
I'm sorry to keep you so late, but do you believe in this great church?
Amen.
Do you believe in him? Do you believe it's a mystical body?
ഞാൻ നിങ്ങളെ വളരെ നേരം ഇരുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. എന്നാൽ നിങ്ങൾ ഈ വലിയ സഭയിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇത് അജ്ഞേയമായ ദേഹമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
Now you Catholic people, the only thing you have to do to be a member of it is to accept Jesus Christ and be born of the Spirit. You Baptist, you Methodist, Presbyterian, Lutheran, whatever you are, listen here, don't think I'm taking up for the Pentecostals. There's just as much Pentecostal renegades as there is any other church. That's exactly right. They come in only by name and profession. That's all, but possession, they don't have it.
ഇപ്പോൾ കത്തോലിക്കരായ നിങ്ങൾക്ക് ഇതിൽ ഒരംഗമാകുന്നതിന് വേണ്ടി ചെയ്യേണ്ടതായ ഏക കാര്യം എന്നത് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ആത്മാവിൽ ജനിക്കുക എന്ന കാര്യം മാത്രമാണ്. നിങ്ങൾ ബാപ്റ്റിസ്റ്റുകാരും മെത്തഡിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും ലൂഥറൻകാരും അങ്ങനെ നിങ്ങൾ എന്തായിരുന്നാലും ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പെന്തിക്കോസ്തുകാരെ എടുക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർ മറ്റേതൊരു സഭക്കാരെയും പോലെ തന്നെ അത്രയും തന്നെ പെന്തിക്കോസ്തുകാരായ വിശ്വാസഘാതകരാണ്. അത് ശരിക്കും സത്യമാണ്. അവർ പേരിനാലും നാട്യത്താലും വരും, അത്രമാത്രം. എന്നാൽ അതിന്റെ ഉടമസ്ഥത അവരുടെ കയ്യിലില്ല.
That's right, because when you're born of the Spirit, you become a new creature, and God begins to deal with you then as sons, and you're led of the Spirit of God.
അത് ശരിയാണ്. കാരണം നിങ്ങൾ ആത്മാവിൽ ജനിക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാകുകയും ദൈവം നിങ്ങളെ മക്കൾ എന്ന പോലെ നിങ്ങളോട് ഇടപെടാൻ തുടങ്ങുകയും ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുകയും ചെയ്യുന്നു.
No matter what organization you belong to, that is not just a little worldly order is going to pass away, but are you a member of this great mystical body of Christ? If not, may you receive him tonight as we bow our heads just a moment for prayer.
നിങ്ങൾ ഏത് സഭാസംഘടനയിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമല്ല, അതൊഴിഞ്ഞു പോകാൻ പോകുന്നതായ ഒരു ലോകപരമായ ചട്ടമാണ്. എന്നാൽ ഈ മഹത്തായ ക്രിസ്തുവിന്റെ അജ്ഞേയമായ ദേഹത്തിൽ നിങ്ങളൊരംഗമാണോ? അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷത്തേക്ക് തലകുനിക്കുമ്പോൾ നിങ്ങൾ അവനെ സ്വീകരിക്കുമോ?
Would there be some here who would raise up your hand and say, God, I'll raise my hand to you. Make me a member of that church tonight. Give me the birth that it belongs to me. If you call me Lord, then I want to be a member of that church.
നാം ഇപ്പോൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും അവരുടെ കൈകൾ ഉയർത്തിയിട്ട് ദൈവമേ ഞാൻ എന്റെ കൈകളെ നിങ്ങളിലേക്ക് ഉയർത്തുന്നു, ആ സഭയിൽ ഇന്ന് രാത്രിയിൽ നീ എന്നെ ഒരു അംഗമാക്കണമേ, എനിക്ക് അവകാശപ്പെട്ടിരിക്കുന്ന ജന്മത്തെ എനിക്ക് നൽകണമേ, കർത്താവെ നീ എന്നെ വിളിച്ചിട്ടുണ്ടോ, എങ്കിൽ ഞാൻ ആ സഭയിലെ ഒരു അംഗമാകാൻ ആഗ്രഹിക്കുന്നു.
I belong to one of these earthly organizations, but I don't have the experience. I don't have the power to cast out devils and do these things as you said would follow the believer. I haven't received that as yet, Lord. And you said that sign shall. Shall means you will. Give me power, Lord.
ഈ ഭൂമിയിലുള്ള സഭാസംഘടനകളിൽ ഒന്നിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നു, എന്നാൽ എനിക്കൊരു അനുഭവമില്ല. ഭൂതങ്ങളെ പുറത്താക്കുന്നതിനുള്ള ശക്തിയോ അതുപോലെ വിശ്വാസിയെ പിന്തുടരുമെന്ന് നീ പറഞ്ഞതായ ഏതെങ്കിലും കാര്യമോ എന്റെ പക്കലില്ല. കർത്താവെ, ഇതുവരെയും ഞാനത് സ്വീകരിച്ചിട്ടില്ല. എന്നാൽ നീ പറഞ്ഞു ഈ അടയാളങ്ങൾ നടക്കും എന്ന് വെച്ചാൽ നീ ചെയ്യുമെന്നാകുന്നു. കർത്താവെ, എനിക്ക് ശക്തി തരണമേ എന്ന് നിങ്ങൾ ഇപ്പോൾ കൈകളെ ഉയർത്തിക്കൊണ്ട് അവനോട് പറയുമോ?
God bless you. God bless you. You and you all just got your hands up. God bless you and give you that power to be a member of this great church, the Church of Jesus Christ.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളെയും കൈകൾ ഉയർത്തിയിരിക്കുന്ന എല്ലാവരെയും തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് ഈ വലിയ സഭയായ യേശു ക്രിസ്തുവിന്റെ സഭയിൽ ഒരു അംഗമാകുന്നതിനുള്ള ശക്തി നിങ്ങൾക്ക് തരട്ടെ.
Someone else before we offer prayer, God bless you, young lady. God bless you, sister. God bless you. Yes, I see your hands way back there. God bless you over here. I see your hands, son. See your hands here, brother. Yes. God bless you and your little one there, the young girl. God bless you.
നാം പ്രാർത്ഥന അർപ്പിക്കുന്നതിന് മുമ്പേ ഇനിയും ആരെങ്കിലും ഉണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മകളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നിലായി ഞാൻ നിങ്ങളുടെ കൈകളെ കാണുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മകനെ, ഞാൻ നിന്റെ കൈകളെ ഉയർന്ന് കാണുന്നു. സഹോദര, ഞാൻ നിന്റെ കൈകളെ ഉയർത്തി കാണുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പെൺകുട്ടിയെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
Someone else, just raise your hand. God bless this sister sitting here. I want to be a member. I want to have his blood upon me as I go out of this building tonight, that I might go out my life cry holy unto the Lord.
ആരെങ്കിലും ഇനിയും കൈകളെ ഉയർത്തുമോ? ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനൊരു അംഗമാകാൻ ആഗ്രഹിക്കുന്നു. അവന്റെ രക്തം എന്റെ മേലായിട്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ കെട്ടിടത്തിൽ നിന്നും പുറത്തു പോകുമ്പോൾ എന്റെ ജീവൻ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് കരയുവാനിടയാക്കണമേ.
God bless you back there, son. God grant the blessings to you. Someone else now, raise your hand. Someone else say, God be merciful to me.
പിന്നിലിരിക്കുന്ന ആ മകനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം ഈ അനുഗ്രഹങ്ങളെ നിനക്ക് തരട്ടെ. ഇനിയും ആരെങ്കിലും കൈകളെ ഉയർത്തുമോ? ആരെങ്കിലും ദൈവം എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറയുമോ?
If you desire to walk up the altar for a word of prayer while we sing this song, come home, you are weary, come home. If you're uncertain about your condition, I invite you to come.
പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ വേദിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കടന്നു വരിക, വീട്ടിലേക്ക് വരിക, വീട്ടിലേക്ക് വരിക. ക്ഷീണിച്ചവരായി നിങ്ങൾ വീട്ടിലേക്ക് വരിക. നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയല്ലെങ്കിൽ നിങ്ങൾ കടന്നു വരുന്നതിനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു.